വളരെ നന്ദിയുണ്ട് സഹോദരൻ നെവിലെ. എന്റെ വിലയേറിയ സ്നേഹിതരായി നിങ്ങൾക്ക് സന്ധ്യാവന്ദനം പറയുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സേവയ്ക്കായി വീണ്ടും തിരികെ ആയിരിക്കുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇതാകുന്നു അത്, അതെ ഇതാകുന്നു അത്, അതെ സാറേ, അത് നന്നായിരിക്കുന്നു. ഇന്ന് രാത്രിയിലേക്ക് വേണ്ടി എനിക്ക് അത് എളുപ്പം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത് വരെയും നിങ്ങളെ ഇന്ന് രാവിലെ ഞാൻ താമസിപ്പിച്ചു കളഞ്ഞു. അത്രയും നേരം നിങ്ങൾ അവിടെ നിന്നിരുന്നത് എത്രമാത്രം ഭയങ്കരമായിരുന്നു. കൂടാതെ ഇന്ന് രാത്രിയിലും അതേപോലെ തന്നെയാകുന്നു. പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇരിപ്പിടത്തിനായി പിന്നെ അധികം പ്രയാസമുണ്ടാകുകയില്ല. ഇല്ല, ഇന്ന് രാത്രിയിൽ അധിക സമയം എടുക്കാനായി ഞങ്ങൾ ആലോചിക്കുന്നില്ല. എന്നാൽ നാളെ രാത്രിയിൽ കുറച്ചു നേരം താമസിക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. നാളെ രാത്രിയിൽ നിങ്ങളിൽ ആരെങ്കിലും കടന്നു വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്തുകൊണ്ടെന്നാൽ നാം കർത്താവിൽ നിന്നും ഒരു വലിയ സമയത്തെ പ്രതീക്ഷിക്കുകയാണ്.
You're always in a rush getting out of service, but tomorrow night you could have all the time that you wanted from 7 to 12 if you would just take it. Now that's what the audience here asked me to ask you, so now you explain it to them if you will, please, sir.
നാളെ രാത്രിയിൽ ഞങ്ങൾ തിരുവത്താഴ ശുശ്രൂഷ നടത്തുന്നതാണ്. നിങ്ങൾ അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് തീർച്ചയാണ്. ബാക്കിയുള്ളവർ ആർപ്പ് വിളിക്കുകയും ബഹളം വയ്ക്കുകയും വെടിവെക്കുകയും മദ്യപിക്കുകയും മറ്റും ചെയ്യുമ്പോൾ നാം ആദരവോടെ ദൈവം മുമ്പാകെ തലകുനിച്ചുകൊണ്ട് തിരുവത്താഴം എടുക്കുകയും ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രതിജ്ഞയോടെ ഈ വർഷത്തെ തുടങ്ങാം. നാളെ രാത്രിയിൽ നല്ല കുറച്ച് പ്രസംഗികന്മാർ ഇവിടെ ഉണ്ടായിരിക്കും. ജോർജിയയിൽ നിന്നുള്ള സഹോദരൻ പാമർ ഇവിടെയായിരിക്കുന്നു. അദ്ദേഹം ഒരു മിടുക്കനായ പ്രസംഗികനാണ്. സഹോദരൻ ജൂനിയർ ജാക്സണും നാളെ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരിക്കും. കൂടാതെ സഹോദരൻ ബീലറും സഹോദരൻ നെവിലെയും ഓ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല ദൈവജനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. സഹോദരൻ വിൽബർ കൊളിൻസും ബാക്കിയുള്ള സഹോദരന്മാരും നമുക്ക് മഹത്തായ സന്ദേശങ്ങളെ തന്നുകൊണ്ടിരിക്കുന്ന ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ മറ്റുള്ളവരും കടന്നു വന്നിരിക്കും. അതുകൊണ്ട് നാളെ രാത്രിയിൽ ഒരു മഹത്തായ നാഴികയെ നാം പ്രതീക്ഷിക്കുന്നു. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു, എന്നാൽ എങ്ങനെയൊക്കെയായാലും ഞാൻ പറയാൻ പോവുകയാണ്.
I'm sorry I said empire this morning instead of umpire.
അതായത് ചക്രവർത്തി എന്ന് പറഞ്ഞുപോയി.
Billy sitting back there said there he goes.
ഞാൻ എംപയർ എന്ന് പറഞ്ഞു. അവന് ഒരു എംപയർ ആകേണ്ടിയിരിക്കുന്നു. ഞാനൊരു അമ്പയർ, അതായത് മധ്യസ്ഥൻ എന്നാണ് അർത്ഥമാക്കിയത്. നിങ്ങൾക്കറിയാമോ ഞാൻ ആ ഡച്ചുകാരനെ എന്താണ് അതിനെപ്പറ്റി പറഞ്ഞത്? അതുപോലെ തന്നെയാണ്. ഞാൻ എന്താണ് പറയുന്നതെന്നല്ല, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരെന്നെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ ഇത് ഏകദേശം 30 വർഷക്കാലത്തോളമായിരിക്കുന്നു ഞാൻ ഈ പ്രസംഗപീഠത്തിന്റെ പിന്നിലായിട്ട്. ഈ കൂടാരത്തിൽ 30 വർഷമായിരിക്കുന്നു. ഈ സമയത്തോടുകൂടി നിങ്ങൾ എന്നെ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെയല്ലേ? ഹോ ദൈവമേ, എനിക്ക് വിദ്യാഭ്യാസം തീർച്ചയായും തീരെ കുറവാണ്. വേണ്ടി സത്യനാദം ഉയർത്തുന്നു. അത് ലാംസ ബൈബിളിന്റെ പരിഭാഷകനായ ഡോക്ടർ ലാംസ ഒരുവട്ടം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം തിരികെ വന്ന് ഉരിമും തുമിമീനെയും കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ പ്രകാശത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എന്താണ് ഈ ജനങ്ങൾക്ക് ഇന്നുള്ള കുഴപ്പമെന്ന് അദ്ദേഹം ചോദിച്ചു. പരിഭാഷകർ വേദപുസ്തകത്തെ ശരിയായ രീതിയിൽ പരിഭാഷപ്പെടാത്താൻ കഴിയാഞ്ഞതിന്റെ കാരണം എന്താണെന്നാൽ, ഈ പരിഭാഷകർ അവർ പഴയ ഉയർന്ന മിശ്രിത ജൂത ഭാഷയിൽ പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതിനാലാണ്. എന്നാൽ യേശു സാധാരണപ്പെട്ട ജനങ്ങളോട് ജനങ്ങൾ സംസാരിക്കുന്നതായ സാധാരണയായ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ വലിയ പുരുഷാരം അവന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോകുന്നു എന്ന് തിരുവെഴുത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. അവൻ അവരുടെ ഭാഷയിൽ സംസാരിച്ചിരുന്നു. അത് വീണ്ടും അപ്രകാരമാകുമെന്ന് ഞാൻ ആശിക്കുന്നു. നാം കർത്താവിന് വേണ്ടി സന്തോഷമുള്ളവരാകുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ അവിടെ ചുറ്റുമായി നിൽക്കുന്ന മഹിളകളെ ഞാൻ കാണുന്നു. പുരുഷന്മാർ നിന്ന് കാണുന്നത് അത്രയും മോശമായ കാര്യമല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും മഹിളകളും മറ്റും ഭിത്തിയുടെ വശത്തായി കൂടാതെ കുട്ടികളും നിൽക്കുന്നു. നമുക്ക് വേണ്ടിടത്തോളമുള്ള ഇരിപ്പിട സൗകര്യമില്ല. അതുകൊണ്ട് ഈ ആഴ്ചയ്ക്ക് ശേഷമുള്ള അടുത്ത വട്ടത്തിലെ യോഗങ്ങളിൽ അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാവുന്നിടത്തോളം അടുത്തതായി വരാൻ പോകുന്നത് ഏഴ് മുദ്രകളാണ്. പള്ളിയുടെ പണി കഴിയുന്നതോടുകൂടി ഉടനെ തന്നെ കർത്താവ് അനുവദിക്കുന്ന വശം തുടങ്ങുന്നതാണ്. അതിനാൽ നമുക്ക് അവിടെ കടക്കാൻ പറ്റും. നാം വീണ്ടും ഒരു സമർപ്പണത്തിന് വേണ്ടിയാണ് വരുന്നത്. ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചകൾ ഏഴ് മുദ്രകൾക്ക് വേണ്ടിയുള്ള യോഗത്തിന് എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആ സമയങ്ങളിൽ കർത്താവിൽ നിന്നും ഒരു മഹത്തായ സമയത്തെ നാം പ്രതീക്ഷിക്കുന്നു. പുറത്തുള്ളവരായ നിങ്ങളെ എല്ലാവരെയും ഒരാഴ്ചയ്ക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കോ മുമ്പ് ഞങ്ങൾ കാർഡുകൾ അയച്ചിട്ട് ശരിയായ സമയത്തെ അറിയിക്കുന്നതാണ്. ഫെബ്രുവരി 10-ാം തീയതിയോടെ കോൺട്രാക്ടറിന്റെ പണി കഴിഞ്ഞിരിക്കും എന്ന് ബില്ലി ഇന്ന് രാത്രിയിൽ എന്നോട് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു. 10-ാം തീയതിയോടെ അയാൾ തീർക്കുകയാണെങ്കിൽ നാം ഏകദേശം 15-നോട് തുടങ്ങുന്നതാണ്. അതുകൊണ്ട് അവരുടെ പണി തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നാം തുടങ്ങുന്നതാണ്. വൃത്തിയായ സഹോദരി കിഡ് കുറച്ചുനേരം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അവർ മിക്കവാറും കരയുകയായിരുന്നു. സഹോദരൻ ബെൻഹാം, ആ പഴയ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനായി ഞങ്ങൾ വളരെ കഷ്ടിച്ച് പ്രയത്നിച്ചു, എന്നാൽ അത് സ്റ്റാർട്ട് ആകുന്നില്ല എന്ന് പറഞ്ഞു. അത് സ്റ്റാർട്ട് ആകുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക, അതിനാൽ എനിക്ക് നാളെ വരാൻ കഴിയുമല്ല എന്നവർ പറഞ്ഞു. എനിക്ക് താമസിക്കാൻ ഒരിടം കൂടി കിട്ടുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിശയപ്പെടുന്നു എന്ന് പറഞ്ഞു. വിഷമിക്കേണ്ട, നിങ്ങൾ എത്തിയാൽ ഉടൻ തന്നെ നമുക്ക് ഇടമുണ്ടാക്കാം സഹോദരി കിഡ് എന്ന് ഞാൻ പറഞ്ഞു. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. നിങ്ങളുടെ യോഗങ്ങൾ 12 മണി വരെ ആണെങ്കിൽ തന്നെയും ഞാൻ 12 മണിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, അവരും സഹോദരൻ കിഡും ഏകദേശം 85 വയസ്സോളം ഓരോരുത്തർക്കും പ്രായമുണ്ട്. കൂടാതെ അവരിപ്പോഴും ശുശ്രൂഷയിലാണ്. നിങ്ങൾക്കറിയാമോ അവർ എന്താണ് ചെയ്യുന്നതെന്ന്? അവർക്കൊരു ടേപ്പ് റെക്കോർഡർ ഉണ്ട്. അവർ എന്റെ സന്ദേശങ്ങളെയും എടുത്തുകൊണ്ട് വീടുകൾ തോറും ആശുപത്രികൾ തോറും പോയിട്ട് ഈ ടേപ്പുകളെ ഓടിക്കും. അതല്ലെങ്കിൽ തന്നെയും വിട്ടുകളയുന്നില്ല, അത് പിൻവാങ്ങുകയല്ല, അത് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാനം വരെയും കയ്യിലൊരു വാളുമായി മരിക്കുകയാണ്. ആ രീതിയിലാണ് പോകേണ്ടത്. ആ രീതിയിലാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഞാൻ പെരുവഴിയിലേക്ക് അതിനുശേഷം 12 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാമോ 12 മണിക്ക് ശേഷം രാത്രിയിൽ വീട്ടിലെത്താൻ ശ്രമിക്കുന്ന മദ്യപിച്ച പിശാചികളായിരിക്കും വണ്ടി ഓടിക്കുന്നതെന്ന് അവർ പറഞ്ഞു. മദ്യപിച്ചുകൊണ്ട് എല്ലാ വഴിയിൽ കൂടെയും അവർ വണ്ടി ഓടിക്കും. ആ പിശാചുക്കൾ ചുറ്റുമോടുന്നതിനാൽ എനിക്ക് മരിക്കാൻ പേടിയാകുന്നു എന്ന് പറഞ്ഞു. സഹോദരൻ ഫാറ്റ് അവർ തീർച്ചയായും ഒരു പാവം പിടിച്ചവരാണ്. സഹോദരി കിഡിനെ എത്ര പേരറിയും? അവർ അതുപോലെ ഒരു വിശുദ്ധതയോടുകൂടിയ കാഴ്ചയോടുകൂടിയ കാര്യമാകുന്നു. കൂടാതെ ഓർക്കുക, ഞാൻ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോൾ ഒരു വയസ്സനാകുന്നു. സഹോദരൻ കിഡും അവരും അവിടെയുള്ള ആ മലകളിലുണ്ടായിരുന്നു. അവർ പകൽ മുഴുവൻ 15 അല്ലെങ്കിൽ 20 സെന്റ്സിന് വേണ്ടി പാത്രങ്ങൾ കഴുകുകയും ആകാശുകൊണ്ട് അദ്ദേഹത്തെ ആ രാത്രിയിൽ പ്രസംഗിക്കാൻ എവിടെയെങ്കിലും അയക്കാൻ കഴിയും. കെന്റിക്കിയിലുള്ള കൽക്കരി കനികളിലും മറ്റും നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നിടത്ത് മലമുകളിലെത്തുന്നതിനായി ആർക്കെങ്കിലും തോക്കുകൊണ്ട് നിങ്ങളെ സുരക്ഷ നൽകി അവിടേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഹോ ദൈവമേ, അപ്പോൾ ഞാൻ ഓർക്കും, ഞാൻ സ്വസ്ഥതയുടെ പൂക്കൾ കട്ടലിൽ സ്വർഗീയ വീട്ടിലേക്ക് എടുക്കപ്പെട്ടിരിക്കണമോ? മറ്റുള്ളവർ വിരുദ്ധ പ്രാപിക്കുന്നതിനായി രക്തസമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വാഴണമെങ്കിൽ ഞാൻ യുദ്ധം ചെയ്തിരിക്കണം. കർത്താവേ, എന്റെ ധൈര്യത്തെ കൂട്ടിത്തരിക. അവന്റെ വചനത്താലുള്ള അവന്റെ സഹായത്തെ എനിക്ക് ആവശ്യമായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എനിക്കതാണ് ആവശ്യമായിരിക്കുന്നത്. ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. ഓ ശരിയാണ്, എന്നോട് ക്ഷമിക്കണം. ഇന്ന് രാവിലെ സമയം ഒരു സഹോദരി തന്റെ കുഞ്ഞിനെ സമർപ്പിക്കാനായി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെയായിരുന്നു. ഇന്ന് രാത്രിയിൽ അത് തീർച്ചയായും ചെയ്തു തരുന്നതാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. നാളെ രാത്രിയിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ സമർപ്പണവും രോഗശാന്തിയും അതുപോലെ നമുക്ക് കഴിയുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. നമുക്ക് ധാരാളം സമയമുണ്ടായിരിക്കും.
And was here this morning for a private interview and for something, and they were supposed to meet in there this morning, and Billy had to let them wait till tonight, and he could not find them nowhere. See, tonight, if you're here, sister, I've been back there quite a little time waiting and seeing if he could find the lady. It was two of them, I think, that was on private interview from way out of the country. So We trust if I miss you, I'll be able to get just as soon as I possibly can, maybe tomorrow night while coming in. Now, I believe, is this the lady coming with the little baby, the blue jumper? Jumper. I mean that, honey. Ever what it is. It looks like a little dress of some. Jumper.
Amen.
How many knows what a jumper is? Well, sure. The old overhaul jacket to me, son. So, well, it's Dallas's little baby. My, that's fine. Brother, would you walk up here? Excuse me.
Amen. Well, I kind of like that little ribbon that
What's his name? Rebecca Lynn. L-Y-N-N. And, what's kind of your last name now? State. Rebecca Lynn State. Is that right?
Yeah, I have it.
I know it's kind of hard to give up one like that.
That's me.
Rebecca Lynn State. This family has come through much. This, little young lady here and her husband just recently has both been saved and brought into the knowledge of the Lord. And now, in their union, God has given this beautiful little Rebecca, and they're bringing it to the Lord. Now, many people, they call infant baptism in the Methodist Church and many of the others, and they sprinkle them with water when they're babies. Now that's all right so far as I'm concerned, but we always try to say just what the Bible says.
Yeah.
And in the Bible there never was such a thing as baptizing an infant. Nowhere down in history to the early Catholic Church, as far as we know of, which was as the Nazis. So, that's just a way of saying amen. See, I hope to have the interpretation. So, but in the Bible, they brought little children to Jesus that he might bless them. And he put his hands up on them and blessed them. And that we still continue that. Now let us bow our heads. Our Heavenly Father, this young woman and young man come tonight with this lovely little Rebecca that has been given to them in their charge to raise in the admonition of God. And they bring it tonight for a presentation to the Lord. And when the mother gave from her arms to mine, then I give from my arms to you this little Rebecca. God be with her and bless her. Bless her father and mother. May they all live loyal, long lives. And if it be possible, see the coming of the Lord Jesus.
Hallelujah.
May this child grow in the knowledge of the Lord, and may she, if there is a tomorrow, may she be a great witness to you.
Yes.
Grant it, Lord. Now, if you were here on earth, these women and men would bring their children to you, but we, the ministers of the gospel, are your representatives. So we give you this baby for a life of service in your kingdom, in the name of your Son, the Lord Jesus Christ. Amen. Bless you, Lord. What a sweet little thing. May God bless you both and the baby and give you long, happy lives in service of God. I don't know whether I'm quite strong enough or not. This is all ball. What's his name? Stanley Victor Cleveland. Little Stanley. What a nice little name and what a nice little boy. Well, I guess. How about... This is about their span. We don't practice this, we just do this, you know. There's nothing formal about it. He's a sure a sweet little fellow. I forgot the last name, I don't think I'm pronouncing it right. Cleveland. All right. Let us bow our heads now. Heavenly Father, this couple brings this baby, little Stanley Cleveland, to be dedicated to the Lord Jesus.
Yes.
And as the pastor here of the church and I stand together in unity and the works of the Lord. We give to you this child for a life of service. You give him to the mother and father, and now they give him to me, to my arms, and I place him from my arms to yours. God bless his father and mother. Bless the little boy. May they all live long, happy lives of service for you. May the child be raised in the admonition of God, to serve him and fear him and love him all the days of his life. Now, they brought children to you that you might bless them. And we, with our hands upon the child, bless him in the name of the Lord. And may he live a long, happy life of health and strength to your service. In Jesus' name, amen. God bless you. We've got a fine boy
here. Now, I'm going to ask just a little favor for
ഇപ്പോൾ സാമാന്യ ജനങ്ങളോടും കൗമാരപ്രായമുള്ളവരോടും ഞാനൊരു ആനുകൂല്യം ചോദിക്കാൻ പോവുകയാണ്. അത് കഠിനമാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അധിക നേരം നീണ്ടു നിൽക്കാൻ കഴിയുകയില്ല, കാരണം നിങ്ങളുടെ കാലുകൾ
കഴിക്കും.
എന്നാൽ ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത എന്തോ ഒന്നിനെയാണ് ഇന്ന് രാത്രിയിൽ ഞാൻ സമീപിക്കാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു കാര്യം പ്രസംഗിക്കുമെന്ന് വിചാരിച്ചിട്ടില്ലാത്ത എന്തോ ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആ കാരണത്താലാണ് ഇന്ന് രാവിലെ സന്ദേശത്തിന് മുമ്പ് ആ സമയത്തെ സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കാതിരുന്നതും, കൂടാതെ എന്റെ അന്തിമമായതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും കടന്നുപോകാതിരുന്നതും, കൂടാതെ ഞാൻ എപ്പോഴെങ്കിലും കടന്നുപോകുമെന്ന് വിചാരിക്കുന്നതുമില്ല. ഞാൻ ഒരിക്കലും ചെയ്യില്ലെന്ന് ആശിക്കുന്നു. അവൻ അത്രമാത്രം അത്ഭുതവാനാണ്.
But tonight I'm going to speak on something that
എന്നാൽ ഇന്ന് രാത്രിയിൽ എനിക്കറിയാൻ പാടില്ലാത്തതായ എന്തിനെയോ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ശുശ്രൂഷകൻ അത് പറയുന്നത്, അതായത് താൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് തനിക്കറിയില്ല എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. എന്നാൽ എന്റെ ഏറ്റവും നല്ല അറിവിൽ കൂടെ ഞാനും ഇതിന് തുനിയുകയാണ്. അതായത് ഈ സഭ ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യാതൊരു കാരണവശാലും ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് പിന്മാറ്റി വെക്കുകയില്ല. അതിനുശേഷം ഈ ടേപ്പുകൾ, ഇപ്പോൾ അവർ ഇതിന്റെ ടേപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. നിങ്ങൾക്ക് ഈ ടേപ്പ് കിട്ടാനിടയായാൽ, ഈ ടേപ്പ് കേൾക്കുന്ന ഏതൊരുവനായാലും ഓർത്തുകൊള്ളുക, നിങ്ങളെ എന്തെങ്കിലും കാര്യം കൊതിക്കുന്നുവെങ്കിൽ അത് ടേപ്പിൽ ഇല്ലാത്തതായ കാര്യം നിങ്ങൾ പറയരുത്. ടേപ്പിലുള്ളതിന് വിരുദ്ധമായിട്ട് യാതൊരു കാര്യവും എന്തെങ്കിലും നിങ്ങൾ പറയരുത്. സർപ്പത്തിന്റെ സന്തതിയെക്കുറിച്ച് ഞാൻ ഇന്ന ഇന്ന കാര്യം പറഞ്ഞതായിട്ട് വളരെ പേർ എനിക്ക് എഴുതിയിരുന്നു. ഞാൻ തിരികെ പോയിട്ട് ടേപ്പ് എടുത്തിട്ട് ഓടിച്ചു നോക്കി. ഞാൻ ആ രീതിയിൽ പറഞ്ഞിരുന്നില്ല. നോക്കൂ, ജനങ്ങൾ തെറ്റായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഒരു വട്ടം തന്റെ ശിഷ്യന്മാരുമായിട്ട് കടൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു. യോഹന്നാൻ അവന്റെ മാർവിലേക്ക് ചാഞ്ഞു കിടന്നിരുന്നു. ഇവനെന്ത് സംഭവിക്കും എന്ന് അവനോട് ചോദിച്ചു. ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്തെന്ന് ചോദിച്ചു. ആകയാൽ ആ ശിഷ്യൻ യേശു വരുന്നതുവരെ ജീവിക്കാൻ പോകുന്നു എന്നൊരു ശ്രുതി അവരുടെ ഇടയിൽ പരന്നു. എങ്ങനെയായാലും അവൻ ആ രീതിയിലല്ല അത് പറഞ്ഞതെന്ന് തിരുവെഴുത്ത് പറയുന്നു. നോക്കൂ, അവൻ ഒരിക്കലും അത് പറഞ്ഞിരുന്നില്ല. ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ നിനക്കതെന്ത് എന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. അതുവരെയും അവൻ ഇരിക്കുമെന്ന് അവൻ ഒരിക്കലും പറഞ്ഞില്ല. എന്നാൽ നോക്കൂ, തെറ്റിദ്ധരിക്കുന്നത് വളരെ എളുപ്പമാണ്. ഇത് ചെയ്യുന്നതിനാൽ ഞാൻ ആരെയെങ്കിലും കുറ്റം പറയുകയല്ല. കാരണം ഞാനത് സ്വയം ചെയ്യുന്നു, കൂടാതെ എല്ലാവരും അത് ചെയ്യുന്നു. നമ്മുടെ കർത്താവിനോടൊപ്പം നടന്ന അപ്പോസ്തലന്മാർ അവനെ തെറ്റിദ്ധരിച്ചു. അവർ ഒരിക്കലും വ്യക്തമായിട്ട് അവനെ മനസ്സിലാക്കിയിരുന്നില്ല. അവസാനമെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഓ, ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ എല്ലാ കാര്യങ്ങളും അറിയുന്നു, ആർക്കും നിന്നോട് പറയേണ്ടതില്ല എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചു. അതിനെല്ലാത്തിനു ശേഷം അവസാനം അത് നിങ്ങളുടെ അടുക്കലെത്തിയിരിക്കുന്നു. അതായത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് വെറും മാനുഷികമാണ്. നാം എല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് നാം തെറ്റിദ്ധരിക്കുന്നവരാണ്. എന്നാൽ അതൊരു രീതിയിൽ നിങ്ങൾക്ക് കുഴപ്പമുള്ളതാക്കുന്നുവെങ്കിൽ ടേപ്പ് വീണ്ടും ഓടിക്കുക, പിന്നെ അടുത്ത് ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. പിന്നെ കൊച്ചുകുട്ടികളും നിങ്ങളും ആമേനുകളും മറ്റും പിടിച്ചു വെക്കുക. കുറച്ചു നേരത്തേക്ക് കാത്തിരിക്കുക, കാരണം ഇത് തീർച്ചയായും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വളരെ പേരുടെ അടുക്കൽ തേപ്പില്ലായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കത് തീർച്ചയായും കിട്ടിയിരിക്കണമെന്ന് എനിക്ക് തീർച്ചയാക്കേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ അതിനെ 35 അല്ലെങ്കിൽ 40 മിനിറ്റുകൾ നമുക്കറിയാവുന്നിടത്തോളം ആദരവോടെ അതിനെ സമീപിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇതെനിക്കൊരു ഭയങ്കരമായ സമയമാകുന്നു. ഇവിടെയാണ് എന്തോ ഒന്ന് സംഭവിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെയായിരിക്കുന്നു. എനിക്കറിയാവുന്നിടത്തോളം എന്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഭയങ്കരമായ ഇടുങ്ങിയ മാർഗത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് വചനത്തെ സമീപിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലകളെ വണങ്ങാം.
ഹെവൻലി ഫാദർ, then some time ago
സ്വർഗീയ പിതാവേ, കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഊഹിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിരുന്നു. ഊഹിക്കുക എന്ന് വെച്ചാൽ ഒരു അവകാശമില്ലാതെ ഒരു പ്രവൃത്തിക്ക് തുനിയുക എന്നർത്ഥമാകുന്നു. ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ കർത്താവെ, ജനങ്ങൾക്ക് എന്തെങ്കിലും വ്യാഖ്യാനിക്കാനായി അതിനെക്കുറിച്ച് ഒരു ദർശനം പോലും ഇല്ലാതെ എനിക്ക് എന്റെ മേൽ തന്നെ സ്വയം എടുക്കേണ്ടതായി വരും. അതുകൊണ്ട് കർത്താവെ, എന്നെ തിരഞ്ഞിട്ട് എവിടെയൊക്കെയാണ് ആ ആശയങ്ങളെ തിരയേണ്ടിയെന്ന് നോക്കുക. കർത്താവെ, എന്റെ വായടച്ചു കളയണമേ. ദാനിയൽ ഗുഹയിലായിരുന്നപ്പോൾ സിംഹത്തിന്റെ വായെ അവനെ ഉപദ്രവിക്കുന്നതിൽ നിന്നും നീ അടച്ചു കളഞ്ഞു. അതുകൊണ്ട് കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അതായത് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിനക്കിപ്പോഴും ഒരു വായ അടയ്ക്കാനുള്ള കഴിവുള്ളതാകുന്നു. എന്നാൽ ഇത് സത്യമാണെങ്കിൽ പിന്നെ കർത്താവെ, ഇതനുഗ്രഹിക്കുകയും അതിനയക്കുകയും ചെയ്യണമേ. അതിന്റെ അവസ്ഥകളെയും എന്താണ് ശരിയായിട്ട് കയ്യിലുള്ളതെന്നുള്ളതിനെയും നീ അറിയുന്നുവല്ലോ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനായി ഈ അവസാന നിമിഷത്തിൽ ഞാൻ ഈ പ്രസംഗപീഠത്തിലേക്ക് വന്നിരിക്കുന്നത്. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ സഭയെ നീ അനുഗ്രഹിക്കണമേ.
ഈ
മേൽക്കുരക്കടിയിൽ ഈ നഗരത്തിൽ ഞങ്ങളോടൊപ്പം വസിക്കുന്ന ഈ കൂട്ടം പല സംസ്ഥാനങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്നു. ഓ, സന്ധ്യാസമയത്തെ നിഴലുകൾ പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടി വരുന്നതിനായി ഒരു സ്ഥലമുണ്ടായിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സന്തോഷിക്കുന്നു. ലോകം അത്രമാത്രം ആശയക്കുഴപ്പങ്ങളിലായിരിക്കുകയും അവർ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവർക്കറിയാതെയും ഇരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷമേറിയവരാകുന്നു. കാരണം യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലെ കോടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. അത് ധാരാളം വചനങ്ങളല്ല, ഒരു വെളിപാടാകുന്നു. അതുകൊണ്ട് പിതാവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സൂര്യാസ്തമയ സമയത്ത് സന്ധ്യാസമയത്തെ വെളിച്ചങ്ങൾ വരുന്നത് പോലെ, അതേ സൂര്യാസ്തമയ സമയത്താകുന്നു ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതായ കാര്യങ്ങൾക്കായി ഞങ്ങളുടെ സമ്പൂർണ്ണ ഹൃദയത്തിൽ നിന്നും ഏറ്റവും ഭക്തിപുരസരമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കൂടാതെ കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം കൂടി നീ തന്നിരുന്നതായ ഓരോ ദർശനങ്ങളും സമ്പൂർണമായ രീതിയിൽ നടന്നു കഴിഞ്ഞതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഓരോ സ്വപ്നത്തിന്റെയും വ്യാഖ്യാനം ശരിക്കും അതേ രീതിയിൽ തന്നെ നടത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, അത് നിനക്കൊരുവന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മർത്യരാണ്, പാപത്തിൽ ജനിക്കുകയും യാതൊരു പൂർണമായ കാര്യങ്ങളും ഞങ്ങളിലില്ല. എന്നാൽ അതുപോലെയുള്ള ഒരു മനുഷ്യനെ എടുത്ത് വചനമായ ജലത്താലും യേശു ക്രിസ്തുവിന്റെ രക്തത്താലും നിനക്ക് കഴുകാൻ പറ്റും. അതിനുശേഷം തന്റെ കൈകൾ ഒരു പ്രത്യേക രീതിയിൽ നീട്ടിയിട്ട് ആ വ്യക്തി തന്റെ സ്വന്തമായ ചിന്താഗതിയെ ഉപയോഗിക്കാതിരിക്കാനും കഴിയും. എല്ലാം അറിയാവുന്ന ക്രിസ്തുവിന്റെ ഭാവം അവനിൽ വന്നിട്ട് സംസാരിക്കുകയും അത് അവനിലേക്ക് വന്നിട്ട് സംസാരിക്കുകയും ഒരു മന്ദിരമായി ഉപയോഗിക്കാനും കഴിയും. പിതാവേ, നിനക്ക് നന്ദിയുണ്ട്. ഇപ്പോൾ അങ്ങയുടെ വിശുദ്ധ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ഈ ചെറിയ കൂട്ടത്തെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ധീരനായ ദാസനായ പാസ്റ്റർ സഹോദരൻ നെവിലെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൂടാതെ ശുശ്രൂഷകരെയും ട്രസ്റ്റിമാരെയും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗമായിട്ട് ഇവിടെയും ലോകത്തെങ്ങുമായിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഓ, ഈ കറുത്തതും ഹീനമായതും ഭയങ്കരവുമായ നിഴൽ ക്രിസ്തീയതയുടെ മുഖത്തേക്ക് വീഴുന്നത് ഞങ്ങൾ കാണുമ്പോൾ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവിടെ മേഘങ്ങളിലേക്ക് ഒരു എടുക്കപ്പെടൽ ഉണ്ടായിരിക്കുകയും സഭ എടുക്കപ്പെടുകയും ചെയ്യും.
Lord, let us march on.
കർത്താവെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഞങ്ങൾ മാർച്ച് ചെയ്യട്ടെ. കർത്താവെ, അനുവദിക്കണമേ. അങ്ങനെ ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മേൽ നീ വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളുടെ ചുമതല എടുക്കുന്നതിനായി ഞങ്ങളെ സഹായിക്കുകയും നീ ഞങ്ങളെ ഞങ്ങളോടൊപ്പം ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതിൽ നിന്നും നിനക്ക് മഹത്വത്തെ
കിട്ടട്ടെ.
ഞങ്ങൾ ഞങ്ങളെ തന്നെ നിന്റെ വചനത്തോടൊപ്പം സമർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
If you got a pencil and paper,
ഇപ്പോൾ നിങ്ങളുടെ വശം കടലാസും പെൻസിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളെ കുറിച്ച് തരുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായി എന്തും കുറിച്ചെടുക്കുന്നതിനായി തയ്യാറായിരുന്നു കൊള്ളുക. അതിനുശേഷം കൂടാതെ ടേപ്പുകളിലും തിരുവെഴുത്തുകളെ കുറിച്ചെടുക്കുന്നതിനായി ഏത് സമയത്തും തയ്യാറായിക്കൊള്ളുക, കാരണം തിരുവെഴുത്താണ് അതിനെ കണക്കാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു വേദഭാഗം അല്ലെങ്കിൽ ഒരു വേദഭാഗം യേശുക്രിസ്തുവിന്റെ വെളിപാട് പുസ്തകത്തിൽ നിന്നും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ വെളിപാടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And any other revelation that would be contrary to this revelation would be wrong.
ഈ വെളിപാടിന് വിരുദ്ധമായ ഏതൊരു വെളിപാടും തെറ്റായിരിക്കും. അത് വീണ്ടും എടുത്തുകാട്ടി പറയേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
Any revelation that will not fit in with this revelation,
ഈ വെളിപാടുമായി ഒത്തുചേരാത്ത മറ്റേതൊരു വെളിപാടും ഈ വെളിപാടിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണെങ്കിൽ അത് തെറ്റായ വെളിപാടാണ്. അത് തിരുവെഴുത്ത് പ്രകാരമായിരിക്കണം. യേശുക്രിസ്തുവിന്റെ വെളിപാട് പുസ്തകത്തിന്റെ 10 അധ്യായത്തിന്റെ ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ, അതായത് 1-7 വരെയുള്ള വാക്യങ്ങൾ, ആദ്യത്തെ അങ്ങനെയുള്ള കുറച്ച് വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക.
And I saw another mighty angel come down from heaven clothed with a cloud, and a rainbow was upon his head, and his face as it were the sun, and his feet as pillars of fire, and he had in his hand a little book open. And he set his right foot on the sea and his left foot on the earth. And he cried with a loud voice, as when a lion roareth. And when he had cried, 7 thunders uttered their voices. And when the 7 thunders had uttered their voices, I was about to write. And I heard a voice from heaven saying unto me, seal up those things which the 7 thunders uttered, and write them not.
ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമെടുത്തും തലയിൽ ആകാശവില്ല ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണു പോലെയുമുള്ളവൻ. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറിയ പുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ച് സിംഹമലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ ഏഴിടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലമുണ്ടാകയില്ല, 7 ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു.
എന്റെ
വിഷയത്തെ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അവസാനത്തിന്റെ അടയാളം ഇതാണോ ശ്രീമാനെ എന്നാകുന്നു.
We all know that we're living in a glorious time for the church, but a horrible time.
സഭയ്ക്ക് മഹത്വമേറിയതും എന്നാൽ അവിശ്വാസികൾക്ക് ഭയങ്കരമായ ഒരു സമയത്താണ് നാം ജീവിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
And we're living in one of the most dangerous times of all.
ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും അപകടകരമായ ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്.
No prophet, no apostle.
നാം ഇപ്പോൾ ജീവിക്കുന്നതായി ഇതുപോലെയുള്ള ഒരു സമയത്ത് ഒരു പ്രവാചകനോ ഒരു അപ്പോസ്തലനോ ഒരു സമയത്തും ജീവിച്ചിട്ടില്ല. ഇത് അന്ത്യമാകുന്നു. ഇത് ആകാശത്തിലും എഴുതിയിരിക്കുന്നു, ഇത് ഭൂമുഖത്തും എഴുതിയിരിക്കുന്നു, ഇത് എല്ലാ പത്രങ്ങളിലും എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് കൈയെഴുത്ത് വായിക്കാമെങ്കിൽ ഇത് അവസാനമാകുന്നു.
The prophets lived in the time when the hand
ഒരു ദേശത്തിനു വേണ്ടി കൈയെഴുത്ത് ഭിത്തിയിലായിരുന്ന സമയത്ത് പ്രവാചകന്മാർ ജീവിച്ചിരുന്നു.
But we're living when the handwriting is on.
എന്നാൽ സമയത്തിനു വേണ്ടിയുള്ള കൈയെഴുത്ത് ഭിത്തിയിലായിരിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്.
All nations, earth, everything, time is.
എല്ലാ രാജ്യങ്ങളുടെയും ഭൂമിയുടെയും എല്ലാ കാര്യത്തിന്റെയും സമയം അവസാനത്തെത്തിയിരിക്കുന്നു.
So we must search the scripture.
അതുകൊണ്ട് നാം ഏത് നാഴികയിലാണ് ജീവിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിനായി നമുക്ക് തിരുവെഴുത്തുകളെ തിരയേണ്ടിയിരിക്കുന്നു.
Always a true prophet.
എല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്നുള്ള ഒരു സത്യപ്രവാചകൻ തിരുവെഴുത്തുകളിലേക്ക് പോകും.
Therefore he is absolutely.
ആ കാരണത്താൽ ഇതാ രീതിയിലായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് അവൻ നിരുപാധികമായിരിക്കും. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവിടെ എല്ലായ്പ്പോഴും എവിടെയെങ്കിലും വചനവുമായിട്ട് വചനത്തോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവാചകൻ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു. അവർ ദൈവത്തിൽ നിന്നും ദർശനങ്ങൾക്കായി കാത്തിരുന്നു. അവന്റെ ദർശനം വചനത്തോട് വിരുദ്ധമാണെങ്കിൽ പിന്നെ അവന്റെ ദർശനം തെറ്റായിരുന്നു. അത് തന്റെ വചനത്തെ തന്റെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിനുള്ള ദൈവത്തിന്റെ വഴിയാണ്. പിന്നിലായിരിക്കുന്നവർക്ക് എന്നെ കേൾക്കാൻ കഴിയുമോ? ശരി, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് കഷ്ടിച്ച് എനിക്കറിയാമായിരിക്കുന്നുള്ളൂ.
Now, it has been a great privilege to me to know that this tabernacle.
ഈ കൂടാരത്തിൽ എന്റെ ആദ്യത്തെ സഭയാണെന്ന് അറിയുന്നത് എനിക്കൊരു മഹത്തായ വിശേഷ കാര്യമാണ്.
It's a glorious.
അതൊരു മഹത്തായ കാര്യമാണ്.
I shall never forget though.
യേശുവിന്റെ വരവ് താമസിച്ച് ഞാൻ 100 വർഷക്കാലത്തോളം കൂടി ജീവിക്കാനിടയായാലും ഞാൻ ഒരിക്കലും മറക്കില്ല.
I remember the day I laid the cornerstone.
ആ മൂലക്കായി ഇതിന്റെ മൂലക്കല്ലിട്ട ദിവസം ഞാൻ ഓർക്കും.
And the vision he gave me that morning.
കൂടാതെ ഈ കൂടാരത്തെക്കുറിച്ച് അന്ന് രാവിലെ അവൻ എനിക്ക് തന്ന ദർശനവും ഞാൻ ഓർക്കും.
And all of
you. നിങ്ങളെല്ലാവരും അത് ഓർക്കുന്നുണ്ടാകും. അത് പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു.
It's absolutely been
full. അത് അക്ഷരം പ്രതി പരിപൂർണമായിട്ട് നിവൃത്തിയായിരിക്കുന്നു.
Not one bit of it missed.
അതിന്റെ ഒരു അംശം പോലും വിട്ടുപോയിട്ടില്ല.
And now I do not believe that there's anything that he has spoken all these years.
എന്റെ ഈ ജീവിതകാലമെല്ലാം അവൻ എന്നോട് സംസാരിച്ചതായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഞാൻ ജനങ്ങളോട് പറയുകയും എന്നാൽ അത് സംഭവിക്കാതെയും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
And many people has come with dreams that he's.
വളരെയധികം ജനങ്ങൾ സ്വപ്നങ്ങളുമായി വരികയും അവൻ തന്റെ കൃപയാൽ അത് ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ എന്നെ ഇടയാക്കുകയും ചെയ്തു. വളരെ പേർ സ്വപ്നങ്ങളും കൂടാതെ പ്രയാസങ്ങളുമായി വന്നിട്ട് അതെനിക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിയാതെയായിട്ടുണ്ട്. എന്നാൽ എല്ലാത്തിനും ഉത്തരമുള്ളതായ ഒരു അടവ് പരിപാടിയെ ഞാൻ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. സത്യം എന്താണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ സത്യസന്ധനായിരിക്കാൻ ശ്രമിക്കുകയും
And I could only tell you.
കൂടാതെ അവൻ എന്നോട് പറഞ്ഞിരുന്നത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുമായിരുന്നുള്ളൂ.
And then as it comes.
അതിനുശേഷം അതിന്റെ അടുക്കൽ വരുമ്പോൾ എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു.
In this day that we're living in.
നാം ജീവിക്കുന്നതായ ഈ ദിവസങ്ങളിൽ വളരെയധികം ഇത് ജനങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പറയുകയല്ല.
But when you see a person has got the answer to everything.
എന്നാൽ എല്ലാ കാര്യത്തിനും ഉത്തരം തരാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുമ്പോൾ അത് വചനത്തിന് വിപരീതമായ ഒരു കാര്യമാണ്.
Jesus said there was many lepers.
യേശു പറഞ്ഞു, എലിയാവിന്റെ കാലത്ത് പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, എന്നാൽ ഒന്ന് മാത്രമേ ശുദ്ധമാക്കപ്പെട്ടിരുന്നുള്ളൂ. വളരെ വർഷക്കാലം, അതായത് 80 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കാലം എലിയാവ് ജീവിച്ചിരുന്നു. ഒരു കുഷ്ഠരോഗി മാത്രം ശുദ്ധമാക്കപ്പെട്ടു. എലിശാവിന്റെ കാലത്ത് പല വിധവമാർ ഉണ്ടായിരുന്നു, എന്നാൽ അവരിൽ ഒന്നിന്റെ അടുക്കലേക്ക് മാത്രം അവൻ അയക്കപ്പെട്ടു. ദൈവം പല കാര്യങ്ങളെ പ്രവർത്തിക്കുകയും തന്റെ ദാസന്മാർക്ക് അത് വെളിപ്പെടുത്താതെയും ഇരിക്കുന്നത് നാം കാണുന്നു.
And no servant is greater than his law.
യാതൊരു ദാസനും യജമാനനേക്കാൾ വലിയവനല്ല.
And then God will not share his glory with nobody.
കൂടാതെ ദൈവം തന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുന്നില്ല. അവൻ ദൈവമാകുന്നു.
And when a servant becomes a
ഒരു ദാസൻ ദൈവത്തിന്റെ സ്ഥാനം എടുക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ദൈവം അവന്റെ ജീവിതത്തെ എടുത്തിട്ട് അവനെ അവിടെ നിന്നും എവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലേക്ക് മാറ്റുന്നു.
We must remember that.
നാം അത് ഓർത്തിരിക്കണം.
Now, in those visions and interpretations,
ഇപ്പോൾ ആ ദർശനങ്ങളും വ്യാഖ്യാനങ്ങളും ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും ഒരു ദർശനങ്ങൾക്ക് കൂടി കൃത്യമായിട്ടും ആ സ്വപ്നം എന്തായിരുന്നുവെന്ന് ഞാൻ കാണാതെ എനിക്ക് പറയാൻ കഴിയുകയില്ല. നിങ്ങളിൽ പലർക്കും അറിയാം, അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം എന്നോട് പറയുകയും അത് മുഴുവനായിട്ട് പറയുക പോലും ചെയ്തിരുന്നില്ല. അങ്ങനെ ആ സ്വപ്നം തിരികെ ഞാൻ കാണുമ്പോൾ നിങ്ങൾ എന്നോട് പറയാതെ വിട്ടുകളഞ്ഞ വളരെയധികം ഭാഗങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും പിന്നെ എന്താണ് നിങ്ങൾ വിട്ടുകളഞ്ഞതെന്ന് പറയുകയും ചെയ്തിരുന്നു.
If that's right, say amen.
ശരിയാണെന്ന് നിങ്ങൾക്കറിയാം. അത് ശരിയാണെങ്കിൽ നിങ്ങൾ ആമേൻ പറയുക. നിങ്ങൾ എന്നോട് പറയാത്ത കാര്യങ്ങളായിരുന്നു.
Therefore, you see,
ആ കാരണത്താൽ ഇത് നെബുക്കദ്നേസർ പറഞ്ഞതുപോലെയാണ്. അതായത് ഞാൻ എന്താണ് സ്വപ്നം കണ്ടതെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യാഖ്യാനമുണ്ടെന്ന് ഞാൻ എങ്ങനെ
അറിയും?
എന്നാൽ ഈ ധാരണകളെ എല്ലാം നാം എടുത്തിട്ട് യഹോവ ഇപ്രകാരം അറിയിച്ചിരുന്നു എന്ന് പറയരുത്. നാം അത് ചെയ്തിരിക്കരുത്. അത് ദൈവമാണ് പറയുന്നതെന്ന് നാം പറയുന്നതിന് മുമ്പേ നമുക്ക് ദൈവത്തിൽ നിന്നൊരു വാണിയും ദൈവത്തിൽ നിന്നൊരു ഉത്തരവും ഉണ്ടായിരിക്കണം. അതൊരു ധാരണയല്ല, ഒരു വികാരമല്ല. അതെത്രമാത്രം സ്പന്ദിച്ചിരുന്നാലും അതൊരു കാര്യമല്ല. അത് ഈ രീതിയിലാകാനിടയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ അത് നിങ്ങളല്ല. പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അതെപ്പോഴെങ്കിലും പരാജയപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നത് സമ്പൂർണമാകുന്നു.
Never has failed.
ഒരിക്കലും തെറ്റിയിട്ടില്ല. അത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നതായിരിക്കുന്നിടത്തോളം അത് തെറ്റാൻ കഴിയുകയില്ല. എന്നാൽ ഇതുവരെയും അവൻ എന്നെ സംരക്ഷിച്ചു. കാരണം ഞാൻ അവന് വേണ്ടി കാത്തിരുന്നു. ഞാൻ ജനപ്രീതിയെയോ അല്ലെങ്കിൽ മനുഷ്യരുടെ വ്യർത്ഥ മഹിമയോ പ്രാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ എനിക്ക് കഴിയാവുന്നിടത്തോളം താഴ്മയോടെ ജീവിക്കാൻ ശ്രമിക്കുകയും ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം ജീവിച്ചിരുന്നു.
And I haven't been able to do that within myself, but he has done it.
സ്വയമായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ദിവസം വരെയും അവനത് ചെയ്തിരിക്കുന്നു. ഞാനത് പറയുന്നത് പോലെ അവനൊരുവനാണ് എന്നെ നയിച്ചത്. ഈ രീതിയിൽ പല കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയും. എന്നാൽ ഇത് അധികം നേരമെടുക്കും. എന്നാൽ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണല്ലോ. കുറച്ചുനേരം മുമ്പ് ഞാൻ നിങ്ങളെ കൊണ്ട് ആമേൻ പറയാൻ ഇടയാക്കിയതിന്റെ കാരണം എന്താണെന്നാൽ നിങ്ങൾ എന്നോട് നിങ്ങളുടെ സ്വപ്നങ്ങളെ പറയുകയും അതിനുശേഷം നിങ്ങൾ എന്നോട് പറയാൻ വിട്ടുകളഞ്ഞതിനെ ഞാൻ വന്ന് നിങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. കാരണം ഈ സന്ദേശം ടേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലോകത്തെങ്ങുമുള്ള ജനങ്ങൾ ഇത് കേൾക്കും. അങ്ങനെ അവർ ആമേൻ കേൾക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ അവരുടെ ശബ്ദങ്ങളുണ്ടെന്ന് അറിയാനിടയാകും. അതിനാൽ അവർക്ക് തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിൽ നല്ലത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്തിനെങ്കിലും വേണ്ടി ആമേൻ പറയില്ലെന്നറിയാം. ആമേൻ എന്ന് വെച്ചാൽ അത് അപ്രകാരമാകട്ടെ എന്നാകുന്നു. അത് അതിനെ അനുവദിക്കുന്നു. ഞാനൊരു ബാലനായിരിക്കുമ്പോൾ തൊട്ട് എന്റെ ജീവകാലമെല്ലാം എന്തോ ഒരു കാര്യം എന്നെ അലട്ടിയിരുന്നു. ഒരു വിചിത്രമായ ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കാൻ കഠിനമാണ്. എന്റെ ഭാര്യ പോലും അവളുടെ തല ചൊറിഞ്ഞുകൊണ്ട് ബിൽ ആർക്കെങ്കിലും നിന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറയും. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ പറയും. കാരണം ഞാൻ സമർപ്പിക്കുകയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ തന്നെ ക്രിസ്തുവിന് ഭരമേൽപ്പിക്കുകയും ചെയ്തു. അവനാണ് എന്നെ നടത്തുന്നത്. ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. എന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ച് അവൻ എന്നെ നയിക്കുന്നിടത്തേക്ക് ഞാൻ പോകുന്നുവെന്ന് മാത്രം. ഒരു നല്ല ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ നന്ദിയുള്ളവനാണ്. കൂടാതെ ഞാൻ അവരോട് എന്തെങ്കിലും തെറ്റായിട്ടൊരു കാര്യം പറയുകയില്ലെന്ന് എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും എന്നിൽ വിശ്വാസമുണ്ട്. അവർ അത് വിശ്വസിക്കുന്നു. ഞാൻ എന്തെങ്കിലും അവരോട് പറയുമ്പോഴെല്ലാം അവർ അതുമായി ഒത്തുപോകുന്നു. ഞാൻ തെറ്റായിട്ടൊന്നും പറയില്ലെന്ന് അവർക്കറിയാം. എങ്കിൽ പിന്നെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ തെറ്റായിട്ടെന്തെങ്കിലും പറയുമോ? അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല. ഇല്ല സാറേ, ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു പരിശീലനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അവരോട് സത്യസന്ധതയോടും അവരോട് നേരായി നിൽക്കുക. അവൻ അതിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ യാത്രയിൽ കൂടി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ഒരു കാര്യം, ഞാനൊരു ബാലനായിരിക്കുമ്പോൾ ഈ ദർശനങ്ങൾ എനിക്ക് വരുമായിരുന്നു എന്നുള്ളതായിരുന്നു. ഞാനവയെ കണ്ടിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ എന്റെ മാതാപിതാക്കന്മാരോട് പറയുമായിരുന്നു. ഞാൻ ഭയാശങ്കകൾ ഉള്ളവനായിരുന്നുവെന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ അത് പറഞ്ഞ അതേ രീതിയിൽ തന്നെ അത് സംഭവിച്ചു എന്നതാണ് വിചിത്രപരമായ കാര്യം. അത് നിങ്ങളുടെ പരിവർത്തനത്തിന് മുമ്പായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെ, ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുഭവിക്കുന്നില്ലല്ലോ എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങൾ ഈ ലോകത്തിൽ ഏതോ ഒരു ഉദ്ദേശത്തിനായി വേണ്ടി ജീവിച്ചിരിക്കുന്നു. നിങ്ങളുടെ അനുതാപം നിങ്ങൾക്ക് വരങ്ങളെ നൽകുന്നില്ല. അവ നിങ്ങൾക്കായിട്ട് മുൻനിർണയിക്കപ്പെട്ടതാകുന്നു. ഈ വഴിയിൽ വെച്ച്, അതായത് ഞാനൊരു ബാലനായിരിക്കുമ്പോൾ, ഞാൻ ജീവിച്ചിരുന്ന ദേശത്ത് ഞാൻ സംതൃപ്തനല്ലായിരുന്നു. എങ്ങനെയെങ്കിലും പശ്ചിമ ഭാഗത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ബാലനായിരുന്നപ്പോൾ എനിക്ക് വെടിയേൽക്കുകയും പിന്നെ ശസ്ത്രക്രിയ നടത്തിയും വരുന്നു. ആദ്യത്തെ അനസ്തേഷ്യയിൽ നിന്നും ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ പീഡനയിലായിട്ട് താഴോട്ട് പോയിരുന്നതായി എനിക്ക് തോന്നിയിരുന്നു. ഈതർ എന്നെ വെളിയിലാക്കി കഴിഞ്ഞിരുന്നു. 8 മണിക്കൂറുകളോളം എനിക്ക് ബോധമില്ലാതായിരുന്നു ഞാൻ വിചാരിക്കുന്നു. എന്നെ വീണ്ടും ബോധാവസ്ഥയിലാക്കാൻ അവർ വിശ്രമിക്കുകയായിരുന്നു. ഒരു പെൻസിലില്ലാതെ ഒരു വലിയ ശസ്ത്രക്രിയയായിരുന്നു അവർ നടത്തിയിരുന്നത്. കൈത്തോക്ക് കൊണ്ട് രണ്ടുകാലം മിക്കവാറും വെടിയേൽക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. കൂടാതെ രക്തവും എന്റെ ഒരു സഹകൂട്ടുകാരന്റെ കയ്യിൽ നിന്നും വെടി പൊട്ടിയതായിരുന്നു. അതിനുശേഷം ഏകദേശം 7 മാസം കഴിഞ്ഞ് ഞാൻ വേറൊരു അനസ്തേഷ്യ എടുത്തു. ആ അനസ്തേഷ്യയിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ ഞാൻ പടിഞ്ഞാറൻ പുൽപ്രദേശങ്ങളിൽ നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി. കൂടാതെ ആകാശത്തിൽ ഒരു വലിയ സ്വർണക്കുരിശും അതിൽ നിന്ന് ദൈവത്തിന്റെ മഹിമ താഴേക്ക് പ്രകാശിച്ചു വരുന്നു. ഞാൻ അവിടെ പ്രകാരം നിന്നിരുന്നു. ഇന്ന് രാത്രിയിൽ ആ പടത്തിൽ നിങ്ങൾ അവിടെ കാണുന്ന ആ പ്രകാശം ഒരു അമാനുഷികമായതാണെന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങളാൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വിശുദ്ധ പൗലോസിന്റെ മേൽ മിന്നിയ അതേ വെളിച്ചം തന്നെയാകുന്നു. ഇസ്രായേൽ മക്കളെ രാത്രിയിൽ നയിച്ച അതേ വെളിച്ചം തന്നെയാകുന്നു ഇത്. ഇവിടെയുള്ള ദൂതനെ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അവൻ മേഘമെടുത്തിരുന്നു. അവൻ പകൽ സമയം ഒരു മേഘമായിരുന്നു. ഇപ്പോൾ ഇത് അതേ പ്രകാശം തന്നെയാണ്. ഞാനത് പറയുമ്പോൾ ജനങ്ങളത് മനസ്സിലാക്കാതെ ആദ്യം അത് തെറ്റാണെന്ന് വിചാരിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് ശാസ്ത്രീയപരമായ ഉപകരണങ്ങളെ മറച്ചുവെക്കാനിടയാക്കുകയും അവിടെയുള്ള ജനങ്ങൾക്ക് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യം അതിന്റെ പടങ്ങളെ എടുക്കുകയും ചെയ്തു. ഒരു വ്യക്തി മരണത്തിന് നിഴലിലായിരിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവരുടെ മേൽ കറുത്ത നിഴലായിരുന്നു. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഒരു നഗരത്തിലായിരുന്നു. അവിടെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പടമെടുക്കാൻ പാടില്ലെന്നറിയാമല്ലോ. ഇത് നടക്കുമ്പോൾ അതേ കാര്യം തന്നെയായിരുന്നു. എന്നാൽ ആരുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിരുന്ന ഒരു അപരിചിതയായ മഹിളയോട് ഞാൻ പറഞ്ഞു, ഞാൻ സദൻ പൈൻസിലായിരുന്നു. ഈ ശ്രീമതി ഇന്ന ഇന്ന ആളിന്റെ മേൽ ഒരു നിഴലുണ്ടായിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹിളയായിരുന്നു അത്. നിങ്ങളൊരു ഡോക്ടറിന്റെ അടുക്കൽ നിന്നും വരികയാണ്. നിങ്ങൾക്ക് 2 ക്യാൻസറുകളുണ്ട്. ഓരോ സ്ഥാനത്തിലും ഓരോന്ന് വെച്ചാകുന്നു. കൂടാതെ നിങ്ങൾ തഴയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മരണത്തിലേക്ക് ഒരു കറുത്ത മറയാൽ നേരിടപ്പെട്ടിരിക്കുന്നു. അവരുടെ അടുത്ത് ക്യാമറയുമായിട്ടിരുന്നിരുന്ന ആ സഹോദരിയോട് അതിന്റെ പടമെടുക്കുക എന്ന് എന്തോ ഒന്ന് പറഞ്ഞു. എന്നിരിക്കലും അതിന്റെ പടമെടുക്കുക. അവൾ അപ്പോഴും അത് ചെയ്യാതിരുന്നു. അതിനുശേഷം അത് വീണ്ടും വരികയും അവൾ ക്യാമറ എടുത്തിട്ട് അതിന്റെ പടമെടുക്കുകയും ചെയ്തു. അങ്ങനെ ശാസ്ത്രീയപരമായിട്ട് അതാത് അവിടെയായിരിക്കുന്നു. ആ കറുത്ത മറയോടുകൂടിയ നിഴൽ ഔദ്യോഗിക അറിയിപ്പിലായിരിക്കുന്നു. അതിനുശേഷം ആ സ്ത്രീ വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ നേരെ അതിന്റെ പിന്നിലായിട്ട് വ്യക്തമായി ഒരു പടം കൂടി എടുത്തു. നിഴൽ പോയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ദൈവകൃപയാൽ ആ മഹിള ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുവോ? നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ കുറച്ചു നേരത്തേക്ക് നിങ്ങൾ പരിഹസിക്കപ്പെട്ടിരിക്കാം. നിങ്ങൾ കുറച്ചു നേരത്തേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കാം. എന്നാൽ നിങ്ങൾ ആ സത്യത്തോടൊപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ അത് സത്യമാകുന്നുവെന്ന് ദൈവം ന്യായീകരിച്ചു കാണിക്കും. അത് മുറുകെ പിടിച്ചുകൊള്ളുക. ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാനിടയുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ മറ്റുള്ളവരുടെയും പോലെ അവൻ എല്ലായ്പ്പോഴും അത് സത്യമാക്കി തരും. 30 വർഷങ്ങൾക്ക് മുമ്പ് അത് താഴേക്ക് വന്ന് എന്റെ അടുത്തായി നിൽക്കുമ്പോൾ എന്റെ ഭാര്യയെ കൂടാതെ ഇന്ന് രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം ജനങ്ങളുടെ മുമ്പിൽ ആ നദിയിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരാരെങ്കിലും ഇവിടെ ഈ ശ്രോതാക്കളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. അതെ, അവർ ഇവിടെ ആയിരിക്കുന്നു. ഇപ്പോൾ ശ്രീമതി വിൽസൺ കൈകളെ ഉയർത്തുന്നത് ഞാൻ കാണുന്നു. അവർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് വളരെയധികം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ സ്നാനപ്പെടുത്തുമ്പോൾ അവർ നദിക്കരയിലുണ്ടായിരുന്നു.
right out of a brassy sky.
അവിടെ ആഴ്ചകളോളം മഴ പെയ്തിട്ടില്ലായിരുന്നു. അവിടെ പിച്ചളമയമായ ആകാശത്തു നിന്നും ഒരു അലർച്ചയോടെ അവൻ ഇത് അവിടേക്ക് കടന്നു വന്നു. ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ അയക്കപ്പെട്ടതുപോലെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായി ഒരു സന്ദേശവുമായി നിയായിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ പുരുഷന്മാരും ബിസിനസ്സുകാരും നഗരത്തിലുള്ളവരും നദിക്കരയിൽ നിൽക്കുകയും അതെന്താണ് അർത്ഥമാക്കിയെന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു. അതെനിക്ക് വേണ്ടിയായിരുന്നില്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അത് തുടർന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആ ദൂതൻ പോയപ്പോൾ അവൻ പശ്ചിമ ഭാഗത്തേക്കാണ് ഉയർന്നു പോയിക്കൊണ്ടിരുന്നത്. നേരെ ഉയർന്ന പാലത്തിന് മേലിൽ കൂടെ പടിഞ്ഞാറോട്ട് പോയി. ഈ അടുത്തിടെ ഞാനൊരു ജ്യോതിശാസ്ത്രജ്ഞനെ കണ്ടിരുന്നു. അവനൊരു വിദ്വാനായിരുന്നു. ഒരു നക്ഷത്ര സമൂഹം ഒരു പ്രത്യേക കൂട്ടമായിട്ട് വന്നിരുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞു. ബാബിലോണിൽ നിന്നുള്ള വിദ്വാൻമാർ പലസ്തീനിന്റെ ഭാഗത്തേക്ക് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ സമൂഹത്തെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പല പ്രാവശ്യം ഞാൻ പറയുന്നത് നിങ്ങൾ
കേട്ടിട്ടുണ്ടല്ലോ.
അത് സത്യമാണെന്ന് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതിന്റെ കടലാസുകൾ സഹോദരൻ സോത്മാന്റെ വശം ഇന്ന് രാത്രിയിൽ ഇവിടെയുണ്ട്. എവിടെയാണ് നിങ്ങൾ? ഡിസംബർ 9 തീയതി ഞായറാഴ്ച പത്രത്തിലാണത്. ഒരു ലേഖകൻ അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പൊക്കിയെടുത്തു കൊണ്ടുവന്നു. നാം വാസ്തവമായിട്ടും അത് തെളിയിക്കപ്പെട്ട സമയത്താണ് ജീവിക്കുന്നത്. ഈ കടന്നു വരുന്ന വർഷം 1970 ആകുന്നു. 7 വർഷങ്ങൾക്ക് പുറത്തായി കല്ലുകൾ കുഴിച്ചെടുക്കുന്നതിൽ കൂടെ അത് തെറ്റാണെന്ന് തെളിയിച്ചു. ഇത് നിങ്ങൾ വിചാരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നു. സഹോദരൻ ഫ്രെഡിനെ ഞാൻ കണ്ടില്ല. സഹോദരൻ സോത്മാൻ നിങ്ങൾ ഇവിടെയുണ്ടോ? സഹോദരൻ സോത്മാൻ, ആ കടലാസ് നിങ്ങളുടെ പക്കലുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ട്. ചിലപ്പോൾ നാളെ രാത്രിയിൽ ഞാനത് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഇന്ന് രാത്രിയിൽ നമുക്കതിന് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾക്കത് യഥാർത്ഥമായി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ
കഴിയും.
ആ യഹൂദന്മാരായ വിദ്വാൻമാർ ബാബിലോണിൽ വെച്ച് നക്ഷത്രങ്ങളെ പഠിക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾ സമൂഹമായിട്ട് വരുന്നത് അവർ കണ്ടു. അങ്ങനെ അവർ ചെയ്തപ്പോൾ മസീഹ ഭൂമിയിലായിരിക്കുന്നുവെന്ന് അവർ അറിഞ്ഞു. അങ്ങനെ അതാ അവർ യെരുശലേമിലേക്ക് പാടിക്കൊണ്ടു ചെന്നു. 2 വർഷത്തെ യാത്രയായിരുന്നു അത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നവർ ചോദിച്ചു. തെരുവിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടന്നുപോയി. ഇസ്രായേൽ അവരെ നോക്കി പരിഹസിച്ചു. ഒരു കൂട്ടം മതഭ്രാന്തന്മാർ എന്നവരെ വിളിച്ചു. അവർക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ മസീഹ ഭൂമിയിലായി കഴിഞ്ഞിരുന്നു. അവരെന്താണ് പറഞ്ഞതെന്നുള്ളതിന്റെ ബാക്കി കഥ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ശരി, നാം അത് നാളെ രാത്രിയിൽ വായിക്കുന്നതാണ്. ഇപ്പോൾ നാം ഇതിലേക്ക് വരുമ്പോൾ, അതായത് ദർശനങ്ങൾ ഒരിക്കലും തെറ്റുകയില്ല, കാരണം അത് ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. ഈ യാത്രയിലെല്ലാം എന്തോ ഒന്നെന്നെ വലിക്കുകയും എന്നെ കെട്ടിവലിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ ജോത്സ്യൻ എന്നോട് ഈ കാര്യങ്ങളെ പറഞ്ഞപ്പോൾ ഞാൻ വെറുമൊരു ബാലനായിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാനൊരു വന്യമൃഗ സംരക്ഷകനായിരുന്നു എന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നു. അതെന്നെ പേടിപ്പിച്ചു കളഞ്ഞു, കാരണം ഈ ജോത്സ്യൻ എന്തായിരുന്നു എന്നുള്ളതിനെപ്പറ്റി ഞാൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ് വേദപുസ്തകത്തിലുള്ള വിദ്വാൻമാർ ശരിയായിരുന്നു എന്ന് ഞാൻ കണ്ടുപിടിച്ചു. കാരണം ദൈവം അത് ഭൂമിയിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ആകാശത്തിൽ പ്രഖ്യാപിക്കുന്നു. ആ സ്വർഗീയ ശരീരങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ഏത് ജാതിയിലുള്ളവനായാലും ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പത്രോസ് പറയുന്നു. എന്നാൽ അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. അതിനുശേഷം ഞാൻ ആ വിചാരത്തെ ഓടിച്ചു കളയാൻ ശ്രമിച്ചു. എന്നാലോ, അത് മണിക്കൂറുകളെടുക്കുമായിരുന്നു. കൂടാതെ അത് എപ്രകാരം തുടർച്ചയായിട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഞാൻ അതിന് ഭയപ്പെട്ടിരുന്നു. നീ ഒരിക്കലും കിഴക്ക് വിജയകരമായിരിക്കില്ല എന്ന് പറഞ്ഞു. നീ ഒരു അടയാളത്തിന് കീഴിൽ ജനിച്ചിരിക്കുന്നുവെന്ന് ജോത്സ്യൻ എന്നോട് പറഞ്ഞു. ആ അടയാളമായ നക്ഷത്ര സമൂഹം തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ അവിടെ വെച്ച് നിന്റെ ജന്മദിവസമായിരുന്നു. അവ പടിഞ്ഞാറ് തൂങ്ങിക്കിടന്നിരുന്നു. നീ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിരിക്കണം. അത് മറന്നു കളഞ്ഞേക്കുമെന്ന് ഞാൻ പറഞ്ഞു. എനിക്കതുമായി യാതൊന്നും ചെയ്യാനില്ല. അപ്പോഴും ഈ വഴിയിലെല്ലാം അതെന്റെ ഹൃദയത്തിൽ നിന്നും എടുക്കപ്പെട്ടിരുന്നില്ല. അതിനുശേഷം അന്ന് രാത്രിയിൽ ഞാൻ അവിടെയായിരിക്കുമ്പോൾ ഈ ദർശനങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് പിശാചിൽ നിന്നുമാണെന്ന് എന്റെ ബാപ്റ്റിസ്റ്റുകാരനായ സഹോദരൻ പറഞ്ഞു. അതിനുശേഷം ആ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരത് പരിപൂർണമായിട്ടും തിരുവചനത്തിലേക്ക് എടുത്തു കാണിച്ചു. ഇത് അപ്പോഴായിരുന്നതുപോലെ തന്നെ ആകുന്നു എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെക്കുറിച്ച് പുരോഹിതന്മാർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് രീതിയിലുള്ള മേൽക്കുപ്പാവമാണ് ധരിക്കേണ്ടതെന്നും കൂടാതെ മറ്റ് വസ്ത്രങ്ങളെക്കുറിച്ചും അവരുടെ വ്യത്യാസങ്ങളെക്കുറിച്ചും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്വാൻമാർ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ആ നക്ഷത്രത്തെ പിന്തുടരുകയായിരുന്നു. യേശു കപട നാട്യക്കാരനാണെന്നും ബിയൽസുബാണെന്നും പ്രാർത്ഥനയിൽ പറഞ്ഞപ്പോൾ ഒരു സാത്താൻ എഴുന്നേറ്റിട്ട് നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ നീ വന്നുപോയെന്ന് ചോദിച്ചു. പൗലോസും ശീലാസും സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടുവന്നപ്പോൾ ആ ഭാവി പ്രസംഗികരെ സ്ത്രീ അവിടെ തെരുവിലിരുന്നു കൊണ്ട് പറഞ്ഞു. ആ ദേശത്തുള്ള പ്രാർത്ഥനികർ പറഞ്ഞു, ഈ ആളുകൾ കപടനാട്യക്കാരാണ്. അവരുടെ ധർമ്മവിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ പള്ളികളെ പൊളിക്കുകയും ലോകത്തെ തലകീഴാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ആ ജോത്സ്യൻ ആ ഭാവി പറച്ചിലുകാരിയെ സ്ത്രീ അവിടെ ഇരുന്നു കൊണ്ട് ഈ മനുഷ്യർ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. പൗലോസ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. അവനാരായിരുന്നുവെന്ന് സാക്ഷീകരിക്കാൻ അവന് മറ്റാരുടെയും സഹായം ആവശ്യമില്ലായിരുന്നു. യേശു എപ്പോഴും അവയെ മിണ്ടുവാൻ സമ്മതിക്കാതെ ശാസിച്ചിരുന്നു. എന്നാൽ ചിലപ്പോൾ പ്രാസംഗികർക്ക് അറിയാവുന്നതിന് കൂടുതൽ ദൈവത്തെക്കുറിച്ച് പിശാചുകൾക്ക് അറിയാമെന്ന് ഈ കാര്യങ്ങൾ കാണിക്കുന്നു. അവർ അത്രമാത്രം സഭയെ സംബന്ധിച്ചവരായി തീർന്നിരിക്കുന്നു. വേദപുസ്തകത്തിൽ അത് അപ്രകാരമായിരിക്കുകയും ദൈവം മാറ്റമില്ലാത്തവനുമാകുന്നു. അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ സഹോദരൻ നോർമന്റെ അടുക്കൽ നിന്ന് വരികയായിരുന്നു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു. എനിക്ക് അവിടെ വെച്ചൊരു യോഗമുണ്ടായിരുന്നു. കൂടാതെ ദൈവമായ കർത്താവ് ഒരു ദർശനത്തിൽ എനിക്ക് വെളിപ്പെട്ടിരുന്നു. ഞാൻ എന്റെ ഇവിടെയുള്ള വീടിന്റെ മുമ്പിലുള്ള വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. തീരെ മോശമായ കാലാവസ്ഥയായിരുന്നുവെന്ന് കാണപ്പെട്ടിരുന്നു. നിങ്ങളിൽ അധികം പേരും ഈ ദർശനത്തെ ഓർക്കുന്നുണ്ടായിരിക്കും. എന്റെ ദർശനങ്ങളുടെ പുസ്തകത്തിൽ ഇതെഴുതിയിരിക്കുന്നുണ്ട്. ഞാനവയെ നോട്ട് ചെയ്ത് വെക്കുകയും ആ കാരണത്താൽ ഞാനത് മറക്കില്ലെന്ന് തീർച്ചയാക്കുന്നു. അവിടെ ചരിഞ്ഞും മറിഞ്ഞും മണ്ണ് മാന്തിയും വഴിയിൽ മേലോട്ടും താഴോട്ടുമായി മരങ്ങൾ വെട്ടിയും ഇളക്കിയും മാറ്റിയിരുന്നു. ഞാൻ വാതിൽക്കലേക്ക് തിരിക്കാനായിട്ട് തുടങ്ങുകയും അത് മുഴുവൻ കല്ലുകളാൽ തടയപ്പെട്ടു വരുന്നു. എന്താണിതെന്ന് ആ മനുഷ്യനോട് ചോദിക്കുന്നതിനായി ഞാൻ ഇറങ്ങുകയും അവൻ എന്നെ എതിർത്തുകൊണ്ട് പറഞ്ഞു, എന്നെ പിന്നോട്ട് തള്ളിയിട്ട് നിങ്ങൾ പ്രാസംഗികരോട് ഈ രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നീ വഴിയിൽ നിന്നും എന്റെ ഭാഗത്തേക്ക് ഇവിടെ കടന്നു വന്നിരിക്കുന്നു, എന്തിനാണ് നീ ഇത് ചെയ്യുന്നത്? അവൻ എന്നെ മിക്കവാറും തള്ളുന്നത് പോലെയായിട്ട് എന്റെ പുറത്ത് തള്ളി. അവൻ എന്താണ് സംസാരിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് അവൻ അറിയില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണെന്ന് ഞാൻ ഓർത്തു. അത് ചെയ്യരുത്, നീ ഒരു ശുശ്രൂഷകനാണ് എന്നൊരു ശബ്ദം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കൊള്ളാം. ഞാൻ എന്റെ വലത് ഭാഗത്തേക്ക് തിരികെയും വാതിൽക്കലിന്റെ മുമ്പിലായിട്ട് ഒരു പഴയ വിശാലമായ രണ്ട് പാമരമുള്ള ഒരു കപ്പൽ പോലെ ഇരുന്നിരുന്നു. നിങ്ങൾക്കറിയാമോ എന്താണതെന്ന്? കുതിരകളാൽ കൊളുത്തപ്പെട്ട ഒരു മൂടിയ ചരക്കുവണ്ടിയാണ്. ഡ്രൈവറിന്റെ മറ്റേ വശത്തായിട്ട് ഇരുന്നിരുന്നത് എന്റെ ഭാര്യയായിരുന്നു. ഞാൻ പിന്നിലേക്ക് നോക്കുകയും എന്റെ കുഞ്ഞുങ്ങൾ പിന്നിലായിട്ട് ഇരിക്കുന്നുമുണ്ടായിരുന്നു. ഞാൻ വണ്ടിയിലേക്ക് ചാടിക്കയറിയിട്ട് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയേ, എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ നിന്നു കഴിഞ്ഞു. ഞാൻ കുതിരയുടെ ചരട് വലിച്ചുകൊണ്ട് ആ വഴിയിൽ കൂടി നേരെ പടിഞ്ഞാറോട്ട് നീങ്ങി. അപ്പോൾ ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, ഇത് സംഭവിക്കുമ്പോൾ പിന്നെ പടിഞ്ഞാറോട്ട് പോകുക. നമ്മുടെ സഭയുടെ കോൺട്രാക്ടറും ട്രസ്റ്റിയുമായ സഹോദരൻ വുഡ്സ്, എത്ര പേർ ആ ദർശനത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർക്കുന്നുണ്ട്? അതൊരു കടലാസിൽ കുറിച്ചെടുത്തിരിക്കുന്നു. ഞാൻ സഹോദരൻ വുഡ്സിനോട് പറഞ്ഞു, അദ്ദേഹം അവിടെ ഇതിനിടയിലായിട്ട് ഒരു ഭാഗം വാങ്ങിക്കൊണ്ടുവന്നു. അദ്ദേഹം അവിടെ കല്ലുകൊണ്ടുള്ള ഒരു വീട് പണിയാൻ പോകുകയായിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ വുഡ്സ്, നീ അത് ചെയ്യരുത്, കാരണം അതിൽ നിന്നും നിന്റെ കാശ് ഒരിക്കലും നിനക്ക് പിന്നെ അവർ തരികയില്ല. ഒരുപക്ഷെ തന്നേക്കാനിടയുണ്ട്. അത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അവർ ചിലപ്പോൾ ആ പാലം ഇതുവഴി പണിത് കൊണ്ടുവരാനിടയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ആ കല്ലുകൾ അവിടെ കിടന്നത് എന്റെ വീടിന്റെ അടിത്തറയും ഞാൻ നടന്നിരുന്നതുമായ സ്ഥലങ്ങളും മറ്റും പൊളിച്ചു കളഞ്ഞതായിരിക്കാനിടയുണ്ട്. അത് കല്ലുകളായിരിക്കുന്നതിന് പകരം കല്ലും മണ്ണും സിമെന്റും കൊണ്ടുള്ള കോൺക്രീറ്റ് കട്ടകളായിരുന്നു. അവർ അത് ഇതുവഴി ഇടാൻ പോവുകയായിരുന്നു, കാരണം അവർ അതാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് പത്രങ്ങളിൽ പരസ്യം ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം അത് പണിതില്ല. അവസാനം ഏകദേശം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വർഷത്തിന് ശേഷം അവർ ഈ വഴിയിൽ കൂടെ അത് ഉണ്ടാക്കിക്കൊണ്ടുവന്നിരുന്നു. അത് അതിനെ ശരിയാക്കി തീർത്തു. അതിനാൽ ഞാനത് മറന്നുപോകുകയും അതിനെ വിട്ടുകളയുകയും ചെയ്തു. ഏകദേശം ഒരു വർഷം മുമ്പ് അപരിചിതമായ ഒരു കാര്യം സംഭവിച്ചു. സഹോദരൻ ജൂനിയർ ജാക്സന്റെ സഭയിൽ ഒരു രാത്രിയിൽ എനിക്കൊരു യോഗമുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അദ്ദേഹം ഒരു മെഥഡിസ്റ്റ് ശുശ്രൂഷകനായിരിക്കുകയും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുകയും ചെയ്തു. നമ്മുടെ സഹോദരി സഭകളിൽ ഒന്നിൽ പാസ്റ്ററുമാകുന്നു.
ദൈവം തന്നെ
ജനങ്ങളോട് എപ്രകാരം ഇടപെടുന്നു എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോട് ഈ കാര്യങ്ങളെ പറയുന്നത്.
I don't know of any congregation in the entire world, a congregation together.
ഈ സഭയിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കുന്നതിലും കൂടുതലായി ലോകത്തെങ്ങുമുള്ള മറ്റേതെങ്കിലും സഭയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർക്കെല്ലാം അവരുടേതായ വ്യത്യാസങ്ങളുണ്ട്. അവരെവിടെ ആകേണ്ടിയിരിക്കുന്നതോ അവിടെ തീർച്ചയായും ആയിരിക്കുന്നില്ല. നമ്മൾ ആരും തന്നെ ഇല്ല. എന്നാൽ എനിക്കറിയാവുന്നിടത്തോളം മറ്റാരെക്കാളും അവർ കൂടുതൽ അടുത്താണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. സഹോദരൻ ജാക്സൺ ഒരു സ്വപ്നം കണ്ടിരുന്നു. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ സഭയിൽ നിന്ന് പുറപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. എത്ര നാളുകൾക്ക് മുമ്പായിരുന്നു ഇത് സഹോദരൻ ജാക്സൺ?
ഫെബ്രുവരിയിലായിരുന്നു
അദ്ദേഹത്തിന് ഈ സ്വപ്നമുണ്ടായത്. അദ്ദേഹം എന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം, എന്തോ എന്റെ ഹൃദയത്തിലുള്ളത് എനിക്ക് നിങ്ങളോട് പറഞ്ഞിരിക്കണം. പറഞ്ഞുകൊണ്ട് സഹോദരൻ ജാക്സൺ എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു സ്വപ്നം കണ്ടു, അത് ഇങ്ങനെയാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാതിരുന്നുകൊണ്ട് അത് ശ്രദ്ധിച്ചു കേട്ടു. പുറത്ത് മൈതാനത്തായിട്ട് ഒരു വലിയ മല നിൽക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. അവിടെ നീല നിറത്തിലുള്ള പുല്ലും അല്ലെങ്കിൽ മറ്റെന്തോ ആയിരുന്നു. ഈ മലയുടെ ഏറ്റവും മുകളിലായി അവിടെ വെള്ളം വീണ് മണ്ണൊലിച്ചു പോയിട്ട് ഈ മലയുടെ മുകളിലായിട്ട് പർവ്വതത്തിന്റെ ശിഖരം പോലെ ഒരു പാറയുണ്ടായിരുന്നു. അത് ഒരു പർവ്വതത്തിന്റെ ശിഖരം പോലെയായിരുന്നു. അത് പാറയായിരുന്നു, അവിടെ പുല്ലില്ലായിരുന്നു. വെള്ളം അതുവഴി താഴോട്ട് ഒലിച്ചിട്ട് ഈ കല്ലുകളിന്മേൽ ഏതോ രീതിയിലുള്ള എഴുത്തുകളുടെ ആകൃതി രൂപപ്പെട്ടിരുന്നു. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഈ കല്ലുകളിന്മേലുള്ള എഴുത്തുകളെ വ്യാഖ്യാനിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഈ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജോർജിയയിൽ നിന്നും ചുറ്റുപാടും എല്ലായിടത്തും നിന്നുമുള്ള സഹോദരന്മാരും ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പർവ്വതത്തിന്മേലുള്ള കല്ലുകളിലെ എഴുത്തുകളെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അതിനുശേഷം നിങ്ങൾ ആകാശത്ത് നിന്നും പൊളിക്കുന്ന പാറ പോലെ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് പാറ പൊക്കിയെടുത്തു. അതങ്ങനെയല്ലേ സഹോദര? വാസ്തവത്തിൽ മൂർച്ചയേറിയതായ ഒരു പൊളിക്കുന്ന പാറ പോലെയുള്ള എന്തോ ഒന്നായിരുന്നു. ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തിരുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് ആ പർവ്വതത്തിന്റെ മേൽഭാഗത്ത് വെട്ടിയിട്ട് ഇത് ചുറ്റുമായി കീറി പൊളിക്കുകയും അതിന്റെ മൂടിയെടുത്ത് മാറ്റുകയും ചെയ്തു. അതൊരു പിരമിഡിന്റെ ആകൃതിയിലായിരുന്നു. നിങ്ങൾ അതിന്റെ മേൽഭാഗത്ത് പൊളിച്ചു കീറി മാറ്റി. അത് പിരമിഡിന്റെ സന്ദേശം പ്രസംഗിക്കുന്നതിന് മാസങ്ങൾ മാസങ്ങൾ മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അതിനടിയിലായിട്ട് ഒരു വെളുത്ത കരിങ്കല്ലായിരുന്നു. സൂര്യനോ അല്ലെങ്കിൽ വെളിച്ചമോ ഇതിനു മുമ്പ് ഒരിക്കലും ഇതിന്മേൽ പതിഞ്ഞിട്ടില്ല എന്നിട്ട് നിങ്ങൾ പറഞ്ഞു. നോക്കുക, ഇതിനെ ശ്രദ്ധിക്കുക. അത് ശരിയാണ്. കാരണം ലോകത്തിന്റെ നിർമ്മാണത്തിൽ വെളിച്ചമുണ്ടാകുന്നതിന് മുമ്പായിരുന്നു ലോകം സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കെല്ലാവർക്കും അതറിയാം, ദൈവം വെള്ളത്തിന്മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ആദിയിൽ അവൻ വെളിച്ചത്തിന് വേണ്ടി കൽപ്പിച്ചു. അതുകൊണ്ട് സ്വാഭാവികമായും നിർമ്മാണ കാലത്ത് അങ്ങ് താഴെ എവിടെയായി ആ വെളിച്ചം ഈ കല്ലിന്മേൽ ഒരിക്കലും വന്നു കാണില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിന്മേൽ നോക്കൂ, വെളിച്ചം ഇതിനു മുമ്പ് ഒരിക്കലും ഇതിന്മേൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റപ്പോൾ അത് ശ്രദ്ധിക്കുന്നതിനായി ഞാൻ അവരോട് പറയുകയും അവരെല്ലാം കൂടി അതിലേക്ക് നോക്കുന്നതിനായി കടന്നു വരികയും ചെയ്തു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അവരിതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ കണ്ണിന്റെ കോണിൽ കൂടി പുറത്തേക്ക് നോക്കിയിട്ട് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതങ്ങനെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു വശത്തേക്ക് മാറിയിട്ട് പടിഞ്ഞാറോട്ട് സൂര്യൻ അസ്തമിക്കുന്നിടത്തേക്ക് പോകാൻ തുടങ്ങിയിരുന്നു. മലയുടെ മുകളിലേക്ക് വരികയും പിന്നെ മലയുടെ താഴേക്ക് വരികയും പിന്നെ മലയുടെ മുകളിലേക്ക് വരികയും താഴേക്ക് പോകുകയും അങ്ങനെ ചെറുതായിട്ട് കാഴ്ചയ്ക്കും അപ്പുറത്തായിട്ട് പോയി കഴിഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ഈ സഹോദരന്മാർ തിരിഞ്ഞിട്ട് അദ്ദേഹം അപ്രത്യക്ഷമായോ എവിടെയാണ് അദ്ദേഹം പോയതെന്ന് ചോദിച്ചു. ചിലർ ആ വഴിയും ചിലർ ഈ വഴി എടുക്കുകയും മറ്റു ചിലർ വേറൊരു വഴിയും എടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ ഞാൻ എന്താണ് അവരോട് പറഞ്ഞത് അതിന്മേൽ നോക്കിക്കൊണ്ട് അവിടെ. ഇപ്പോൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തെ ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് ഒരു കാര്യമോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെയോ ആരോടും ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ ശരി എന്ന് മാത്രം ഞാൻ പറഞ്ഞു. എന്റെ ഹൃദയം തുടിക്കുകയായിരുന്നു, ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ രഹസ്യമായ എഴുത്തുകൾ നിൽക്കൂ, കുറച്ചു നേരത്തേക്ക് ഞാനിത് വിട്ടുകളയുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സഹോദരൻ ബീലർ സാധാരണയായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാറുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് സഹോദരൻ ബീലർ? അതെ, പിന്നിലായിട്ട് ഇരിപ്പുണ്ട്. ബില്ലി പറഞ്ഞു, സഹോദരൻ ബീലർ ആകപ്പാടെ പ്രയാസത്തിലായിരിക്കുന്നു, കാരണം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഞാൻ സഹോദരൻ ബീലറിന്റെ വീട്ടിലേക്ക് അധിക നാളുകളായിട്ടില്ല, എനിക്ക് ചില അപേക്ഷകൾ ഉണ്ടായിരുന്നപ്പോൾ ഒരു രാത്രിയിൽ ഞാൻ പോയിരുന്നു. സഹോദരൻ ബ്രഹാം, ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പടിഞ്ഞാറോട്ട് ഒരു വെള്ളത്തിന്റെ ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞു. ഇടതുവശത്തായിട്ട് ഒരു വഴിയുണ്ടായിരുന്നു. ഞാൻ ഇടതുവശത്തായിട്ടുള്ള ആ വഴിയിൽ കൂടി പടിഞ്ഞാറോട്ട് പോകുകയായിരുന്നു. അത് കാഴ്ചയ്ക്ക് കന്നുകാലികളെ വേട്ടയാടുന്നത് പോലെയായിരുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് ഞാൻ എത്തിയതിനു ശേഷം യാദൃശ്ചിയാൽ ഞാൻ വലത്തുവശത്തേക്ക് നോക്കി. അവിടെ നിങ്ങൾ ഒരു വലിയ കൂട്ടം കന്നുകാലികളെ പാറാവ് നടത്തുകയായിരുന്നു. അവിടെ ധാരാളം തീറ്റയുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ ഈ ആടുമേടുകളെയും കൊണ്ട് നദിയുടെ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങി. ഈ ആടുമേടുകളെ നോക്കുന്നതിനായി ഞാൻ അദ്ദേഹത്തെ സമ്മതിച്ചുകൊണ്ട് തലയാട്ടിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ ആടുമാടുകൾക്ക് ഇത് എളുപ്പമായിരിക്കും, അവ പ്രതിബന്ധങ്ങൾ കുറഞ്ഞ വഴിയിൽ കൂടെ പോകുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ ആ നദിയുടെ വലത്തുഭാഗത്തായിട്ട് അവ നിൽക്കുന്നതിനായി സഹോദരൻ ബ്രഹ്നം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വഴിയിൽ കൂടെ തിരികെ പോയിട്ട് അവയെ നദിയുടെ ഈ ഭാഗത്തേക്ക് വരുന്നത് തടഞ്ഞിട്ട് അവയെ ആ വശത്ത് തന്നെ സൂക്ഷിക്കുന്നതാണ്. എന്നാൽ ഞാൻ ഒരിക്കലും ആടുമാടുകളെ പിന്തുടരാതെ പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരുന്നു എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം വഴിതെറ്റി പോയതിനെ തിരികെയായിരിക്കണം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ഈ സ്വപ്നം പറഞ്ഞു തീർന്ന ഉടനെ തന്നെ ഞാനത് കണ്ടു. അതിനുശേഷം ശ്രദ്ധിക്കുക, അദ്ദേഹം പറഞ്ഞു, എന്നെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു വീക്ഷണമുണ്ടായിരുന്നു, അതിനാൽ അദ്ദേഹം നോക്കുന്നതിനായി തിരികെ പോയി. ഞാനൊരു ഉറച്ച പർവ്വതത്തിലേക്ക് വരികയായിരുന്നു, എന്നാൽ പെട്ടെന്ന് ഞാൻ അപ്രത്യക്ഷനായി പോയി എന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം താഴോട്ട് പോയി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു ചെറിയ നീരൊഴുക്കുണ്ടായിരുന്നു, അത് ഇടതുവശത്തേക്ക് രണ്ടായി പിരിഞ്ഞിരുന്നു. സഹോദരൻ ബീലർ, അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, എന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ഭയങ്കരമായ വെള്ളച്ചാട്ടമായിരുന്നുവെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട് നശിച്ചു പോയി കാണും എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ശ്രദ്ധിക്കുകയും പിന്നെ ചുറ്റുപാട് നോക്കിയിട്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ പ്രതീതിയെ കാണുകയും അത് ഈ വഴിയിൽ കൂടി പോയിട്ട് അതൊരു നീരൊഴുക്കിനെ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ വെള്ളം തിരികെ ഭൂമിയിലേക്ക് പോയിരുന്നില്ല. അദ്ദേഹം ആ ചെറിയ ശാഖയിലേക്ക് അല്ലെങ്കിൽ ആ ചെറിയ നീരൊഴുക്കിലേക്ക് നോക്കുകയും എന്തോ ചില ചെറിയ വൃത്താകാരമായ കാതുകളോടുകൂടിയ മൃഗങ്ങളെ കാണുകയും ചെയ്തിരുന്നു. അതിലൊന്നിനെ ഞാൻ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മറികടന്നു. അതിനുശേഷം അദ്ദേഹം എന്നെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു ചെറിയ കുന്നിന്മേൽ കയറിയിട്ട് അവിടെ എവിടെയെങ്കിലും എനിക്ക് നടന്നു പോകാൻ തക്കവണ്ണമുള്ള ഒരു ഇടുങ്ങിയ തട്ടുണ്ടോ എന്ന് നോക്കി. എന്നാൽ അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വിഷമത്തിലായി, നമ്മുടെ സഹോദരൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. സഹോദരൻ ബ്രഹാമിന് എന്ത് സംഭവിച്ചു എന്ന് അതിശയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഭയപ്പെട്ടപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടതായി അദ്ദേഹം പറഞ്ഞു. അതൊരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അധിക നാളുകൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നൽകിയായിരുന്നു. എന്നിട്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കാനും ഏതെങ്കിലും ഒരു ദിവസം ഒരു ദേശത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെയായിരുന്നു. ഇപ്പോൾ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാകുന്നു. ആ വലുതായി കണ്ടിരുന്ന നദി ജീവനദിയായിരുന്നു. ഞാൻ പടിഞ്ഞാറോട്ട് പോയിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹം പോയിരുന്നു. കാരണം അദ്ദേഹം അതുപോലെ ഒരു വഴിയിലായിരുന്നു. അദ്ദേഹം അതുപോലെ ഒരു വഴിയിലായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. മറുഭാഗത്തായിട്ട് ധാരാളം പുല്ലുകളുണ്ടായിരുന്നു, എന്നാൽ ധാരാളം വനങ്ങളും മുള്ളുകളും കാടുകളുമായിരുന്നു. എന്നാൽ അവിടെ ധാരാളം പുല്ലുണ്ടായിരുന്നു. ആ രീതിയിലാണ് നാം കർത്താവിനെ തേടുന്നതും, കൂടാതെ കർത്താവിന്റെ ആഹാരവും അത് കഷ്ടപ്പാടുകളിലൂടെയുമാണ്. ആടുമാടുകളെ പാറാവ് നടത്തിയിരുന്നത് ഈ സഭയായിരുന്നു. ആ വശത്ത് തന്നെ അവയെ സൂക്ഷിച്ചിരുന്നു. ആടുമാടുകൾ യഥാർത്ഥത്തിൽ അവയ്ക്ക് കഴിയുമെങ്കിൽ സ്ഥാപിത സഭാ സംഘടനയായ ആ നിരപ്പായ വഴിയിൽ കൂടെ പോകും. അവിടെ ആ വഴി സഭാ സംഘടനയെ പ്രതിനിധീകരിച്ചിരുന്നു. ഞാൻ ആ വഴിയിൽ കൂടെ തിരികെ അദ്ദേഹത്തെ വരാനിടയാക്കിയത് അവ ഏതെങ്കിലും സഭാ സംഘടനയിലേക്ക് പോകാൻ ഇടയാകാതിരിക്കുന്നതിനെ നോക്കുന്നതിനായിരുന്നു. എന്നെ പടിഞ്ഞാറോട്ട് ഞാൻ പോകുന്നതിനെ പൂർണ്ണമായും അസാധ്യമാക്കിക്കൊണ്ട് ഒരു മതിൽ അവിടെ അദ്ദേഹം കണ്ടിരുന്നത് ഗവൺമെന്റുമായിട്ടുള്ള ആ നികുതിയുടെ കേസായിരുന്നു. അതിൽ നിന്നും ഞാൻ എങ്ങനെയാണ് പുറത്തു കടന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതൊരു മതിലായിരുന്നു എന്നെ തടഞ്ഞിരുന്നത്. എന്നാൽ കർത്താവ് എന്നെ അതിൽ കൂടെ കടത്തുകയും അതിന് മേലാക്കുകയും ചെയ്തു. ആ ദേശത്ത് വെച്ച് സഹോദരൻ ബീലർ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. അതിനുശേഷം ഉടൻ തന്നെ സഹോദരൻ റോയ് റോബർട്ട്സൺ, സഹോദരൻ റോയ് ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതനായിട്ടുണ്ടോ? അതെ, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് ആ വശത്തായിട്ടാകുന്നു? അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഞങ്ങൾ ആടുമാടുകളെ മേയ്ക്കുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. ഇപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. ആടുമാടുകളെ മേയ്ക്കുകയായിരുന്നു. അവിടെ വയറോളം ആഴത്തിൽ ആഹാരമായിട്ട് ധാരാളം പുല്ലുണ്ടായിരുന്നു. ഞങ്ങൾ സഹോദരന്മാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചായിരുന്നു. ഞങ്ങൾ വൈകിട്ടത്തെ ആഹാരത്തിനായി ഒരു സ്ഥലത്ത് വരികയും സഹോദരൻ ഫ്രെഡ് സോത്തുമാർ എഴുന്നേറ്റിട്ട് മഹാൻ പ്രവാചകനായ ഏലിയാവ് ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ആഹാരം കഴിക്കുകയും എല്ലാവരും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അത് കേൾക്കുന്നതിനു വേണ്ടി എന്തുകൊണ്ടാണ് അവർ നിൽക്കാഞ്ഞത് എന്ന് അദ്ദേഹം അതിശയിച്ചു. നോക്കൂ, അതെപ്രകാരം സഹോദരൻ ജാക്സന്റേതുമായിട്ട് ഒത്തുചേർന്നിരിക്കുന്നു. നോക്കൂ, സഹോദരൻ വീലർ എന്താണ് പറഞ്ഞത് അതുമായി അത് കൃത്യമായും ഒത്തുചേരുന്നു. അത് കണ്ടുപിടിക്കുന്നതിനായി ആരും തന്നെ നിന്നില്ല. ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞ ഉടൻ തന്നെ സഹോദരി കൊളിൻസ്, സഹോദരി കൊളിൻസ് നിങ്ങൾ ഇവിടെയുണ്ടോ? ഇവിടെ സഭയിൽ ഒരു വിവാഹം നടക്കുന്നതിനെ പറ്റി ഒരു സ്വപ്നം കണ്ടു. അതിൽ മണവാളൻ സമ്പൂർണതയോടെ വരുന്നത് അവർ കണ്ടു. എന്നാൽ മണവാട്ടി അത്രയും സമ്പൂർണ്ണയായിരുന്നില്ല, എന്നിരിക്കലും അത് മണവാട്ടിയായിരുന്നു. അത് സഭയാണ്. ഒരു തിരുവത്താഴം പോലെ അല്ലെങ്കിൽ ഒരു വൈകിട്ടത്തെ ആഹാരം ഒരുക്കിയിരിക്കുന്നത് പോലെ ഒരു യോഗം നടന്നുകൊണ്ടിരുന്നു. അതൊരു രീതിയിൽ അവരുടെ അടുത്തെത്തിയിരുന്നു. കാരണം സഹോദരൻ നെവിലെയായിരുന്നു സഭയിൽ വൈകിട്ടത്തെ ആഹാരം വിളമ്പിയിരുന്നത്. എന്നാൽ ഇത് അവൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നല്ല ആഹാരമായിരുന്നു എന്നവർ പറഞ്ഞു. കൂടാതെ അവർ അത്രമാത്രം വിശന്നിരുന്നു. എന്നാൽ അവർ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നു, അതായത് അദ്ദേഹം ആഹാരം വിളമ്പിക്കൊടുത്തുകൂടായിരുന്നു. അതിനാൽ അവരും സഹോദരൻ വില്ലാടും കൂടി ഭക്ഷണശാലയിലേക്ക് ആഹാരം കഴിക്കുന്നതിനായി പോവുകയായിരുന്നു. അങ്ങനെ അവർ ചെയ്തപ്പോൾ വലതുവൈ വശത്തുള്ള വെളിച്ചം മുഴുവൻ കെട്ടുപോയിരുന്നു. ഇപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഈ ആഹാരം മണവാട്ടി സമ്പൂർണ്ണയായിരുന്നില്ല, എന്നാൽ മണവാളൻ സമ്പൂർണ്ണനായിരുന്നു. മണവാട്ടി സമ്പൂർണ്ണയായിരുന്നില്ല എന്നിരിക്കലും, എന്നാൽ അവൾക്ക് കൊടുത്തിരുന്നതായ ഭക്ഷണം ശാരീരികമായിരുന്നില്ല, എന്നാൽ അത് ആത്മീയ ഭക്ഷണമായിരുന്നു അവൾ ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു നിമിഷത്തേക്ക് നാലാമത്തെ ഈ സ്വപ്നത്തെ ഞാനൊന്ന് നിർത്തട്ടെ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ വർഷം ഞങ്ങൾ സഹോദരൻ ഫ്രെഡ് സോത്മാനും സഹോദരൻ ബാങ്ക്സ് വുഡും കൂടി അരിസോണയിൽ വെച്ച് ജാവലിന പന്നികളെ വേട്ടയാടുമ്പോൾ കർത്താവിനോട് സംസാരിച്ചു. ഞങ്ങൾ ആ വഴിയിലായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങളെ കാണിക്കുകയും ആ കാര്യങ്ങളെ അതുപോലെ സമ്പൂർണമായിട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? അത് ശരിയാണെങ്കിൽ നിങ്ങൾ രണ്ട് സഹോദരന്മാർ ആമേൻ പറയുക. ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. ഒരു ദിവസം ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദർശനം എന്റെ അടുക്കലേക്ക് വന്നു. ആ സമയത്ത് ഞാൻ വീട്ടിലേക്ക് തിരികെ വന്നിട്ട് വിദേശങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങിയായിരുന്നു. ഞാൻ വിദേശത്തേക്ക് പോയപ്പോൾ കപ്പലുകൾ പുറപ്പെട്ടിരുന്നതായ ഒരു സമുദ്രത്തിന്റെ തീരത്തെ ഞാൻ കണ്ടു. അവിടെ ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വള്ളം തയ്യാറാക്കിയിരിക്കുന്നു. അത് ഏകദേശം ഒരടിയോളം നീളമുള്ള ഒരു ചെറിയ തോണിയായിരുന്നു. എന്നാൽ അത് മഞ്ഞു പോലെ വെള്ളയായിരുന്നു. ഇത് നിങ്ങൾക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓ, ഇത് മതിയായതല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു മണിക്കൂറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 40 മൈൽ വേഗതയിൽ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും അത് തീരത്തായിരുന്നു. ഇതെന്നെ മറുഭാഗത്തെത്തിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എന്നെ നോക്കിയിട്ട് അവർ പോയിരിക്കുന്നതുപോലെ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവിടെ സഹോദരൻ ഫ്രെഡ് സോത്മാനും സഹോദരൻ ബാങ്ക്സ് വുഡും പച്ച നിറമടിച്ച ഒരു ചെറിയ തോണിയിൽ അതിന്റെ പിന്നിലായിട്ട് കൂടാരമടിക്കുന്നതിനുള്ള സാമഗ്രികളുമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. സഹോദരൻ ബാങ്ക്സ് തൊപ്പി ഇതുപോലെ തിരിച്ചുവെച്ചും സഹോദരൻ ഫ്രെഡ് പരസ്യത്തിന്റെ കടലാസ്യമായിട്ട് ഇരുന്നിരുന്നു. അവരെ പോലെ പോകുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, ഞാൻ അതുപോലെ പോകില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ പൊക്കം കുറഞ്ഞ മനുഷ്യൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കടത്തുകാരാണോ? സഹോദരൻ ബാങ്ക്സ് പറഞ്ഞു, അതെ. സഹോദരൻ ഫ്രെഡ് പറഞ്ഞു, അതെ. എന്നാൽ അവർ അങ്ങനെയല്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഞാനൊരു കടത്തുകാരനാണ്, അതിനുവേണ്ടി വെറുതെ പോകുകയില്ലെന്ന് എനിക്കറിയാം. കൂടാതെ ആ രീതിയിൽ പോകുകയില്ലെന്ന് എനിക്ക് തീർച്ചയാണ്. നിങ്ങൾ അവരോട് കൂടെ പോകുകയില്ല എന്ന് ചോദിച്ചു. ഇല്ല, ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ശരി, ഞാൻ തിരിഞ്ഞു പോരുന്നു. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ആ നൌകാശയത്തിൽ നിന്നും പൊക്കം കുറഞ്ഞ മനുഷ്യൻ എന്റെ ഒരു നല്ല സഹോദരനായ സഹോദരൻ അർഗൻ ബൈറ്റായിരുന്നു. ഞാൻ തിരികെ ദർശനത്തിലേക്ക് കടന്നു. അവിടെ ഒരു ചെറിയ നീളമുള്ള കെട്ടിടമുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ശബ്ദം എന്നോട് പറയുന്നത് കേട്ടു. നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ഇത് ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, ആഹാരം കൊണ്ടുവരിക, ഇതിനുള്ളിൽ ശേഖരിക്കുക. ആ ഒരൊറ്റ രീതിയിൽ അവർക്ക് ആഹാരം കൊടുക്കുന്നതിൽ കൂടെ മാത്രമേ അവരെ ഇവിടെ നിർത്താൻ കഴിയുകയുള്ളൂ. ഞാൻ വലിയ വീപ്പ് നിറച്ച ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നിറഞ്ഞ കാരറ്റുകളും നല്ല പച്ചക്കറികളും കൊണ്ടുവരികയും അതുപോലെ കൊണ്ടുവന്നുകൊണ്ടുവരുന്നു. ഇപ്പോൾ നിങ്ങൾ ആ ദർശനത്തെ ഓർക്കുന്നുണ്ടോ? അതിന്റെ വ്യാഖ്യാനം എന്തായിരുന്നുവെന്ന് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഞാൻ സഹോദരൻ ആർഗൻ ബ്രൈറ്റിനോടൊപ്പം സ്വിറ്റ്സർലൻഡിലുള്ള സൂറിച്ചിലേക്ക് അന്ത്യരാത്രിയിലെ യോഗങ്ങൾക്ക് പോകാനിരുന്നിരുന്നു. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോകുകയില്ല എന്ന് സഹോദരനോട് പറഞ്ഞിരുന്നു. ഇതിന്റെ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ഞാൻ സഹോദരൻ വെൽച്ച് ഇവാൻസിനോടൊപ്പം അവിടെയായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ സഹോദരൻ വെൽച്ച് വന്നിട്ട് എന്നെ ഒരു മീൻ പിടിക്കുന്നതിനുള്ള യാത്രക്കായി കൊണ്ടുപോകുകയും സഹോദരൻ അർഗൻ ബ്രൈറ്റ് എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഇതാകുന്നു. അവർ എന്നെ അതിൽ നിന്ന് മാറ്റാൻ പോകുകയാണെന്ന് പറഞ്ഞു. പലപ്പോഴും സഹോദരൻ മൈനറിനെ കൂട്ടിയല്ല, അദ്ദേഹം എന്റെ ഒരു നല്ല സ്നേഹിതനാണ്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ അവരുടെ ഉപദേശങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പ്രസംഗിക്കുമെന്ന് അവർ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹിതരെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അവിടെ ആയിരിക്കാൻ പോകുന്നതാണെന്ന് അവർ പറയും. സഹോദരൻ ആർഗ്രഹമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം ആത്മാവ് എന്താണോ പറഞ്ഞത് അതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരിക, നിങ്ങളോടൊപ്പം ഭാര്യയും കൊണ്ടുവരിക, നിങ്ങൾക്കധികം പ്രസംഗിക്കേണ്ടി വരികയില്ല, കാരണം ഒരു രാത്രിയിലേക്ക് മാത്രമാണ് നിങ്ങളെ അവർ എടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ നിങ്ങൾക്ക് പ്രസംഗിക്കേണ്ടതായി വരികയില്ല എന്ന് പറഞ്ഞു. ഞാനില്ല എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ എല്ലാവരും കൂടി വരിക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു പര്യടനത്തിനായി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഓ, എന്റെ ഭാര്യയും നിങ്ങളുടെ ഭാര്യയും അവരെല്ലാം കൂടി പോയിട്ട് സ്വിറ്റ്സർലൻഡിൽ കൂടി ഫലസ്തീനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. എനിക്കതിന്റെ വ്യാഖ്യാനമുണ്ടായിരുന്നു. ഞാൻ സഹോദരൻ വെൽച്ചിനോടും അല്ലെങ്കിൽ സഹോദരൻ ഫ്രെഡിനോടും മറ്റുള്ളവരോടും ഞാൻ രാവിലെ ഇതിനെപ്പറ്റി പറയാം, എന്നാൽ ആദ്യം എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ പോകാനായി നിരാകരിച്ചു കളഞ്ഞു. ഇതാ അതിവിടെയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ വെളുത്ത ചെറിയ തോണി എന്നത് ആ ഒരൊറ്റ യോഗമായിരുന്നു. ഒരു യോഗമായിട്ട് ഈ തീരത്ത് തന്നെ എവിടെയെങ്കിലും പോകുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ വിദേശത്തേക്ക് വിളിക്കപ്പെടുമ്പോൾ അത് നല്ലത് തന്നെ ആയിരുന്നാലും അത് ധാരാളമല്ല. സഹോദരൻ ഫ്രെഡും മറ്റേ സഹോദരനും ഈ ദർശനത്തിൽ ഒരു പര്യാടകരെ പോലെ വിനോദത്തിനായി പോകുന്നതിനെ പ്രതിദാനം ചെയ്തിരുന്നു. എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കാര്യമാക്കിയില്ല. അവരെ കടത്തുകാരല്ലെന്ന് പറഞ്ഞത് അവർ പ്രാസംഗികർ ആയിരുന്നില്ല എന്നതിനെ അർത്ഥമാക്കുന്നു. എന്നാൽ ഞാനൊരു പ്രാസംഗികനായിരുന്നു. അതിനുശേഷം ആ ചെറിയ നീണ്ട കെട്ടിടത്തിൽ ആഹാരമുണ്ടായിരുന്നു. അത് ഞാൻ വിദേശങ്ങളിലേക്ക് പോയിരുന്നില്ല. എന്നാൽ തിരികെ ഈ ചെറിയ കെട്ടിടത്തിലേക്ക് വന്നിട്ട് പിരമിഡിനെ മറ്റുമുള്ള കാര്യങ്ങളെ പ്രസംഗിച്ചിട്ട് ഡസനോളം ടേപ്പുകൾ ഉണ്ടാക്കുന്നതാണ്. അതിനാൽ നാം ജീവിക്കുന്നതായ കാലത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി കഴിയും. ഇപ്പോൾ മറ്റുള്ളവരുടെ സ്വപ്നവുമായിട്ട് ഇത് താരതമ്യപ്പെടുത്തി പോലും നോക്കുക, ഇതൊരു ദർശനമായിരുന്നു. ആഹാരം ഇതാ, അതിതാകുന്നു, ഇതാകുന്നു ആ സ്ഥലം. ശ്രദ്ധിക്കുക, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം ഉടൻ തന്നെ നാലാമത്തെ ദർശനം കടന്നുവന്നു, അല്ലെങ്കിൽ നാലാമത്തെ സ്വപ്നം പറയാനായി. ഒരു സഹോദരനായ പാർണൽ കടന്നു വന്നു. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ടോ? അതെ, ഇന്നിവിടെ ഉണ്ടായിരുന്നില്ല. കൂടാതെ ഈ മനുഷ്യൻ അതിയായി സംഭ്രമിച്ചിരുന്നു. അദ്ദേഹം ബ്ലൂമിംഗ്ടണിൽ നിന്നോ അല്ലെങ്കിൽ ബെഡ്ഫോർഡിൽ നിന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ലൈറ്റിൽ നിന്നായിരുന്നു. അവിടെ യോഗങ്ങൾ അദ്ദേഹം എടുത്തിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായിട്ട് അദ്ദേഹം സഹോദരൻ വുഡ്സിന്റെ അടുക്കൽ വന്നു. എനിക്കിത് വിട്ടുകളയാൻ പറ്റുന്നില്ല, ഇത് സഹോദരൻ ബ്രഹാമിനോട് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു, ഇതിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനിടയിലായി ഒരൊറ്റ സ്വപ്നം പോലുമില്ല എന്ന് ദൈവത്തിനറിയാം. അവ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ കടന്നു വന്നു. ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു എന്ന് സഹോദരൻ പാർണൽ എന്നോട് പറഞ്ഞു. ഞാനൊരു യോഗം ഇവിടെ നടത്താൻ പോകുകയായിരുന്നു എന്ന് ഞാൻ സ്വപ്നം കണ്ടു. എന്നാൽ എന്ത് കാരണത്താലാണെന്നറിയില്ല, ഈ പുതിയ പള്ളി പോലെയുള്ള ഇതിൽ ഒരു യോഗം നടന്നുകൊണ്ടിരുന്നു. ഈ പുതിയ പള്ളിയിൽ എപ്രകാരം അത് കടന്നു വന്നു, അതായത് അവർ രണ്ടുപേരും അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തോ തമ്മിൽ എന്തുകൊണ്ടാണ് സഹകരിക്കാത്തതെന്ന് അദ്ദേഹം അതിശയപ്പെട്ടു. ശരി, എന്നാൽ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കാത്തു നിൽക്കാം, എന്നിട്ട് യോഗത്തിൽ സംബന്ധിച്ചിട്ട് പോകാം എന്ന് അവിടെ നിന്നുകൊണ്ട് വിചാരിച്ചു. ഒരു തവിട്ട് നിറമുള്ള മേൽക്കുപ്പായമിട്ട് കയ്യിലൊരു ബുക്കുമായി ആ കെട്ടിടത്തിൽ നിന്നും ഒരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹം എഴുതുകയായിരുന്നു. അദ്ദേഹം സഹോദരൻ പാർണലിനോട് പറഞ്ഞു, ഇതൊരു സ്വകാര്യ യോഗമാണ്, ഇത് ശുശ്രൂഷകർക്കും ട്രസ്റ്റിമാർക്കും വേണ്ടി മാത്രമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരുവിധം പുറത്താക്കപ്പെട്ടതുപോലെ അനുഭവപ്പെട്ടു. അതിനാൽ അദ്ദേഹം ഈ പുതിയ പള്ളിയുടെ, അതായത് ഈ പുതിയതായി പണിയപ്പെട്ട പള്ളിയുടെ, അല്ലെങ്കിൽ ഈ കേടുപാട് തീർത്ത് സ്ഥാപിക്കപ്പെട്ട ഈ പള്ളിയുടെ വാതിലിന് പുറത്തു വന്നു. അങ്ങനെ അദ്ദേഹം പുറത്തു കടന്നു വന്നപ്പോൾ അവിടെ മഞ്ഞ് വീഴുകയും അഴുക്ക് കാലാവസ്ഥയും തണുപ്പ് കാലവുമായിരുന്നു. ഇതിനെക്കുറിച്ച് ഇവർക്കാർക്കും തന്നെ യാതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം വാതിലിന് പുറത്തു വന്നപ്പോൾ ഞാൻ പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ട് അവിടെ നിന്നിരുന്നു. സഹോദരൻ പാർണൽ, നിങ്ങൾ പുറത്താക്കപ്പെട്ടതുപോലെ അനുഭവപ്പെടരുത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞു. സഹോദരൻ പാർണലിനും ബാക്കിയുള്ളവർക്കും അറിയാം ഞാൻ അതിന് യാതൊരു വ്യാഖ്യാനവും കൊടുത്തിരുന്നില്ല എന്ന്. ഇപ്പോഴാണ് അതിന്റെ സമയം. എന്നിരിക്കലും അവർ അത് ചോദിച്ചു വന്ന് കണ്ടിരുന്നു. എത്ര പെട്ടെന്നാണ് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട് കളഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു സഹോദരൻ പാണ്ടൽ. അത് നിങ്ങളോട് പറയാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ മുകളിലേക്ക് പോകുകയും സഹോദരൻ ബുഡ്സിനോടോ മറ്റാരോടെങ്കിലുമോ ഒന്നും പറഞ്ഞിരുന്നില്ല. അതങ്ങനെ വിട്ടുകളഞ്ഞു. കാരണം അതെന്തിലേക്കാണ് നയിക്കുന്നതെന്ന് ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അതിന് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നില്ലേ? അത് ഇതിനാലായിരുന്നു. അതിനുശേഷം സഹോദരൻ പാർണലിനോട് ഞാൻ ഇപ്രകാരം പറഞ്ഞതായി അദ്ദേഹം പറഞ്ഞു. അതായത് സഹോദരൻ പാർണൽ തുടങ്ങിക്കൊള്ളുക, ആദ്യത്തെ സ്ഥാനത്ത് നിങ്ങൾ വരുന്നത് സിപ്പോറ ആയിരിക്കും. സിപ്പോറ എന്ന് വെച്ചാൽ ശൃംഖല അല്ലെങ്കിൽ നിർത്തുക അല്ലെങ്കിൽ അങ്ങനെ എന്തോ അർത്ഥമാകുന്നു. അവിടെ നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ മുമ്പോട്ട് പോകുക, നിങ്ങൾ ഒരു പ്രായം ചെന്ന സ്ത്രീയെ കാണും, അവിടെയും നിൽക്കരുതെന്ന് പറഞ്ഞു. വീണ്ടും പോകുക, നിങ്ങൾ വാസ്തവത്തിൽ ഒരു പ്രായം ചെന്ന സ്ത്രീയെ കാണുമെന്ന് പറഞ്ഞു, അവിടെയും നിൽക്കരുത്. ഞങ്ങളിത് സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഈ മഞ്ഞിൽ കൂടെ നടന്നുകൊണ്ടിരുന്നു. നിങ്ങൾ എന്റെ ഭാര്യയെ കണ്ടുമുട്ടുന്നത് വരെ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഭാര്യയെ കാണുമ്പോൾ അവിടെ നിൽക്കുക. അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോൾ ഞങ്ങൾ മഞ്ഞിൽ നിന്നും പുറത്തു കടന്നിട്ട് ഒരു മരുഭൂമിയിലായി കഴിഞ്ഞിരുന്നു. അവിടെ ഞാൻ അപ്രത്യക്ഷമാകുകയും ചെയ്തു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതായി കാണുകയും ഏതോ ശുശ്രൂഷകൻ അവരെ വെള്ളം കോരുന്നതിൽ നിന്നും വലിച്ചു മാറ്റിക്കൊണ്ടുവരുന്നു. അവൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉണർന്നു. നിങ്ങളുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാകുന്നു. അന്ന് രാത്രിയിൽ തന്നെ എനിക്കത് പറയുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഞാനത് മാറ്റിവെച്ചു കളഞ്ഞു. സിപ്പോറയും പ്രായം ചെന്ന സ്ത്രീയും ഈ യഥാർത്ഥത്തിൽ പ്രായം ചെന്ന സ്ത്രീയും സഭകളാണ്. നോക്കൂ, സിപ്പോറ യഥാർത്ഥത്തിൽ മോശയുടെ ഭാര്യയായിരുന്നു. അവരെത്ര പഴയതായിരുന്നാലും അതൊരു കാര്യമല്ല. അവിടെ നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർ സഭാസംഘടനകളാണ്. അവരുടെ അടുക്കൽ നിൽക്കരുത്. അവർ അവരുടെ സമയത്ത് ജീവിച്ചിരുന്നു.
But when he comes to my wife, which is my church that Jesus Christ is sending.
ഇപ്പോൾ അത് അവസാന കാലത്ത് യേശുക്രിസ്തു എന്നെ അയച്ച എന്റെ സഭയാകുന്നു. അത് ഇവിടെയായിരിക്കുന്നു.
Stop there.
അവിടെ നിൽക്കുക എന്ന് ഞാൻ പറയുകയും ഞാൻ പടിഞ്ഞാറോട്ട് പോയി കഴിഞ്ഞു വരുന്നു. അതിനുശേഷം സഹോദരി സ്റ്റെഫി ആയിരുന്നു. അവരിവിടെ ഉണ്ടായിരിക്കില്ല, കാരണം അവർ ആശുപത്രിയിലായിരുന്നു. എവിടെയാണെന്ന് എനിക്കറിയില്ല. സഹോദരി സ്റ്റെഫി, അതെ, അവരിവിടെയായിരിക്കുന്നു. അവർ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സഹോദരി സ്റ്റെഫി എന്റെ വീട്ടിൽ വന്നിരുന്നു. അതായത് ദൈവം അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയും അങ്ങനെ ദൈവം തീർച്ചയായും അത് ചെയ്യുകയും ചെയ്തു. സഹോദരൻ ബ്രഹാം, എനിക്കൊരു വിചിത്രമായ സ്വപ്നമുണ്ട് എന്ന് അവർ പറഞ്ഞു. അതെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പടിഞ്ഞാറ് ഭാഗത്തായി ഇരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് അവർ പറഞ്ഞു. അത് ആറാമത്തേതാണ്. ഞാൻ പടിഞ്ഞാറ് ഭാഗത്തായി ഇരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. കൂടാതെ അതൊരു സമ്പന്നമായ രാജ്യമായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു മലയുടെ മേൽ തീരെ വയസ്സി എന്ന ഒരു മനുഷ്യൻ നീണ്ട വെളുത്ത താടിയോടും കൂടാതെ അദ്ദേഹത്തിന് മുടി വളർന്നിട്ട് മുഖത്തെല്ലാമായിരുന്നു. കൂടാതെ ഒരു വസ്ത്രം പോലെ എന്തോ ഒരു വെളുത്ത വസ്ത്രം അദ്ദേഹം ചുറ്റിയിരിക്കുകയും അതിന്മേൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഇത് ഇപ്രകാരമായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയല്ലേ സഹോദരി സ്റ്റെഫി? ഞാൻ അടുത്തടുത്തായി വന്നുകൊണ്ടിരുന്നു എന്നവർ പറഞ്ഞു. അദ്ദേഹം ആ പർവ്വതത്തിന്റെ മുകളിൽ കിഴക്കോട്ട് നോക്കിക്കൊണ്ട് നിന്നിരുന്നു. ഈ വയസ്സനായ മനുഷ്യൻ ആരാണെന്ന് ഞാൻ അതിശയപ്പെട്ടു എന്നവൾ പറഞ്ഞു. അവൾ കൂടുതൽ അടുത്തായി അടുത്തായി കൊണ്ടിരുന്നു. അങ്ങനെ അവൾ അടുത്തു വന്നപ്പോൾ അതാരായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അത് അനശ്വരനായ ഏലിയ പ്രവാചകനായിരുന്നു കിഴക്ക് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്നത്. എനിക്ക് അദ്ദേഹത്തെ കണ്ടിരിക്കണമെന്ന് പറഞ്ഞു. എനിക്കൊരാവശ്യമുണ്ടായിരുന്നു. അവൾ മലയിലേക്ക് ഓടി വന്നിട്ട് അവിടെ വീഴുകയും അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനായി ഏലിയാവിന്റെ പേരെടുക്കാൻ പോവുകയുമായിരുന്നു. അങ്ങനെ അവൾ സംസാരിച്ചപ്പോൾ, സഹോദരി സ്റ്റെഫി, എന്താണ് നിങ്ങൾക്ക് ആവശ്യമായത് എന്നൊരു ശബ്ദം ചോദിക്കുന്നതായി അവൾ കേട്ടു. അത് ഞാനായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്വപ്നം അവിടെ വെച്ച് തന്നെ നിവൃത്തിയാക്കപ്പെട്ടു സഹോദരി സ്റ്റെഫി. കാരണം അത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ലോയവിലേക്ക് പോയിരുന്നു. അവൾക്ക് എന്തായിരുന്നു ആവശ്യമായിരുന്നത്? അതായിരുന്നു അവളുടെ പ്രാർത്ഥന. അവർ ആശുപത്രിയിൽ വെച്ച് സുഖപ്പെട്ടിരുന്നു. ഞാൻ പടിഞ്ഞാറോട്ട് പോയിരുന്നതിന്റെ അടയാളം കിഴക്കു ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിരുന്നത് എന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടിയായിരുന്നു. ശ്രദ്ധിക്കുക, ഞാൻ ലോയവിലേക്ക് പോയിരുന്നു. ഞാൻ തിരികെ വന്നപ്പോൾ ഞാൻ ഗേറ്റിംഗിലേക്ക് പോരുകയും അവിടെ തൂണുകളും മറ്റും എന്റെ വാതിലിന് മേൽ നാട്ടിയിരുന്നു. ഇവിടെ നഗരത്തിലുള്ള ശ്രീമാൻ ഗോയിൻസ് അതുവഴി കടന്നു വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബില്ലി, ഇവിടേക്ക് വരൂ. അദ്ദേഹം പറഞ്ഞു, ബില്ലി, നിനക്ക് നിന്റെ വാതിലുകളും വേലുകളും കല്ലുകൊണ്ടുള്ള മതിലുകളും മറ്റും മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരി, ഓക്കെ ബിൽ, അത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴാണെന്ന് ചോദിച്ചു. എപ്പോഴാണെന്ന് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. വർഷത്തിന്റെ ആദ്യം തന്നെ അവർ തുടങ്ങുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിനുള്ളിലേക്ക് തിരികാൻ പോകുകയും എനിക്ക് പെട്ടെന്ന് തന്നെ പലചരക്ക് വാങ്ങുന്നതിനായി പോകേണ്ടിയിരിക്കുന്നു എന്ന് എന്റെ ഭാര്യ പറഞ്ഞു. അങ്ങനെ ഞാൻ വഴിയിലേക്ക് പോയി. റെയ്മണ്ട് കിങ് എന്ന വ്യക്തി, അദ്ദേഹം നഗരത്തിലെ എഞ്ചിനീയറായിരുന്നു. ഞാനെപ്പോഴും അവനെ ചെളിച്ചുകയൻ എന്ന് വിളിച്ചിരുന്നു. കാരണം ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഒരുമിച്ച് നീന്തുകയും അവൻ ഒരുവരുത്തനെ ഒരു കട്ട ചെളിയെടുത്ത് അവന്റെ ചെവിയിലേറുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ എപ്പോഴും അവനെ ചെളിച്ചുവീൻ എന്ന് വിളിച്ചിരുന്നു. അവൻ ഞങ്ങളുടെ നിരയിൽ തന്നെ എന്റെ വീട് കഴിഞ്ഞ് ഏകദേശം രണ്ട് വീടിന് അപ്പുറത്തായിട്ട് സഹോദരൻ ബുഡ്സിന്റെ താഴെ താമസിച്ചിരുന്നു. മഡ്, നീ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരിക എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ശരി ബില്ലി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടേക്ക് വന്നു. ആ അതിന് വെച്ചിരുന്ന കുറ്റി നീയാണോ തകർത്ത് കളഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. ബില്ലി, അവർ ഇത് മുഴുവനും ഈ മരങ്ങളും എല്ലാം എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഈ മരങ്ങളും വേലികളും അതുകൊണ്ട് ഇതെല്ലാം മാറ്റേണ്ടിയിരിക്കുന്നു. എന്റെ സ്ഥലം ഈ തെരുവിന്റെ മധ്യഭാഗത്ത് വരുമെന്ന് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അതെ, അവർ അത് വലുതാക്കാൻ പോവുകയാണ്. എങ്ങനെയായിരുന്നാലും ഇതെടുക്കാൻ പോവുകയാണ്. കൂടാതെ എന്റേതും എടുക്കുകയാണ് എന്ന് പറഞ്ഞു. സഹോദരൻ വുഡ് ഒരു കല്ലുമേശിരിയാണ്, അദ്ദേഹത്തെ അവിടുന്ന് മാറ്റുന്നതിന് ഞാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു. ബില്ലി, അത് തുടരുത്, അത് കോൺട്രാക്ടർ തന്നെ ചെയ്യട്ടെ എന്ന് അവൻ പറഞ്ഞു. അത് പുരോഹിത വസതിയാണല്ലേ? ഞാൻ പറഞ്ഞു. അതെ സാറേ. അവൻ അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്താണ് അർത്ഥമാക്കിയത് നിനക്കറിയാമല്ലോ എന്ന് ചോദിച്ചു. അതെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തിരികെ പോരുകയും പെട്ടെന്ന് എന്തോ എന്നോട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് എന്റെ രഹസ്യമുറിയിൽ കയറിയിട്ട് ആ ബുക്ക് എടുത്തു നോക്കി, അതവിടെ ഉണ്ടായിരുന്നു. അത് കല്ലും മണ്ണും സിമന്റ് കൊണ്ടുള്ള കട്ടകളായിരുന്നില്ല, അത് കല്ലുകളായിരുന്നു. ഞാൻ പറഞ്ഞു, മേടെ, നീ തയ്യാറാക്കിക്കൊള്ളുക. ആറ് നേരെയുള്ള സ്വപ്നങ്ങളും പിന്നെ ഒരു ദർശനം അതിനെ മൂടിയുമിരുന്നു. ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളുക. ഞാൻ ട്യൂസണിലേക്ക് വിളിച്ചു. സഹോദരൻ നോർമന് അവിടെ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്താണ് ചെയ്യേണ്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ നിൽക്കുകയായിരുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടിയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു വീട് വിടുകയാണ്. എനിക്ക് വീട്ടുവാടക കൊടുക്കേണ്ടിയില്ലായിരുന്നു. എന്റെ വേതനം ആഴ്ചയിൽ $100 ഇപ്പോൾ $100 തന്നെ എനിക്കൊരു വീടിന് വേണ്ടി കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരായ എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും കൂടെ ഞാൻ ഇവിടെ ആയിരിക്കുന്നു. എന്നാൽ ഞാൻ പോവുകയാണ്. എവിടേക്കാണ് എനിക്കറിയില്ല. എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തിനാണെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. എന്നാൽ അവൻ എന്താണ് ചെയ്യാൻ പറയുന്നത് അത് പിന്തുടരുക എന്ന കാര്യം മാത്രമേ എനിക്കറിയാവുള്ളൂ. ഏത് വഴിയിലേക്കാണ് തിരിയേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. നദി മറികടന്ന് അപ്പുറത്തേക്ക് പോകുക എന്നവൻ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അവനും ആ രീതിയിലാണ് അനുഭവപ്പെട്ടിരുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. കുറച്ചു കാലത്തേക്ക് സ്വയം വേർപെടുത്തി അവിടെ പോയി താമസിക്കാല്ലാതെ അവന് യാതൊന്നും അറിയില്ലായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ, ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഏകദേശം 3 മണിക്ക് രാവിലെ, ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കുകയും ജോസഫിന്റെ മേൽ അവന്റെ മുറിയിൽ പോയിട്ട് പുതപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ തിരികെ വന്നിട്ട് വെറുതെ കിടക്കുകയും ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഉറക്കത്തിലായപ്പോൾ ഞാൻ ഈ ചെറിയ സ്വപ്നങ്ങളെയും കാര്യങ്ങളെയും പുറത്തു കൊണ്ടുവരികയാണ്. അതിനാൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ളതിന്റെ പശ്ചാത്തലത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ യോസഫിനെ പുതപ്പിച്ചിട്ട് തിരികെ പോയി കിടക്കുകയും ഉറക്കത്തിലാകുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു. എന്റെ സ്വപ്നത്തിൽ എന്റെ പിതാവെന്ന് സങ്കല്പിക്കപ്പെടാവുന്നതുപോലെയുള്ള ഒരു വലിയ മനുഷ്യനെ കണ്ടു. എന്നിരിക്കലും അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു. എന്റെ അമ്മയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. എന്നാൽ അവർ എന്റെ അമ്മയെ പോലെ കാഴ്ചയ്ക്ക് തോന്നിയിരുന്നില്ല എന്ന് മാത്രം. ഈ മനുഷ്യൻ തന്റെ ഭാര്യയോട് വളരെ നീചത്വമുള്ളവനായിരുന്നു. അദ്ദേഹത്തിന്റെ വശം 3 മുക്കുള്ള ഒരു വടി ഉണ്ടായിരുന്നു. അത് തടിയിൽ നിന്നും അയാൾ പിളർത്തിയെടുത്തതായിരുന്നു. നിങ്ങൾക്കറിയാമോ, തടിയിൽ നിന്നും ചെത്തിയെടുത്തതായ ഇതുപോലെയുള്ള ഒന്ന്, അതായത് ഒരു 3 കോണുകളുള്ള ഒരു വടി ഉണ്ടാക്കുന്നു. ഈ സ്ത്രീ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴെല്ലാം അയാൾ അവരുടെ കഴുത്ത് പിടിച്ച് അവളുടെ തലയിൽ അടിക്കുകയും അവളെ തള്ളിയിടുകയും ചെയ്യും. അതിനുശേഷം അവൾ അവിടെ കിടന്നുകൊണ്ട് മുഖത്തടിക്കുകയും കരയുകയും പിന്നെ അവൾ വീണ്ടും എഴുന്നേൽക്കാനായി തുടങ്ങുകയും ചെയ്യും. അയാൾ വലിയ ഗമയോടെ തന്റെ നെഞ്ചും പുറത്തു തള്ളിക്കൊണ്ട് ഈ വലിയ മനുഷ്യൻ അവൾക്ക് ചുറ്റുമായി നടക്കും. അവൾ വീണ്ടും എഴുന്നേൽക്കാനായി ശ്രമിക്കുമ്പോൾ അവൻ അവരുടെ കഴുത്ത് പിടിച്ചെടുത്തിട്ട് ഒരു ഈ 3 കോണുള്ള വടി കൊണ്ട് അവളുടെ തലയിൽ അടിച്ചിട്ട് അവളെ വീണ്ടും വീഴ്ത്തിക്കളയുന്നു. എന്നിട്ട് അയാൾ ഞാനെന്തോ വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ നെഞ്ചും കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു വരും. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇത് ശ്രദ്ധിക്കുകയായിരുന്നു. എനിക്ക് ആ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല. കാരണം അയാൾ അത്രയും വലുതാണെന്ന് ഞാൻ ഓർത്തു. കൂടാതെ അദ്ദേഹം എന്റെ പിതാവിനെ പോലെ കാണപ്പെട്ടുമിരുന്നു. എന്നാൽ അദ്ദേഹം എന്റെ പിതാവായിരുന്നില്ല. ആ സ്ത്രീയോട് ഈ രീതിയിൽ പെരുമാറുന്നതിന് അയാൾക്ക് യാതൊരു അവകാശവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളുമായി ഒരുവിധം ചെറിയ തകരാറിലായി. അതിനുശേഷം ഉടൻ തന്നെ ഞാൻ അധികം ധൈര്യം പ്രാപിച്ചുകൊണ്ട് അവന്റെ അടുക്കലേക്ക് പോകുകയും അയാളുടെ കോളർ പിടിച്ച് അയാളെ തിരിച്ചു നിർത്തുകയും ചെയ്തു. അവളെ അടിക്കുന്നതിന് നിനക്ക് യാതൊരു അവകാശവുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ മസിലുകൾ വളർന്നു വരുന്നത് പോലെയും ഞാനൊരു അധികായനെ പോലെയും കാണുകയും ചെയ്തു. ഈ മനുഷ്യൻ ആ മസിലുകളെ നോക്കുകയും പിന്നെ എന്നെ കണ്ട് പേടിച്ചു പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, നീ അവളെ വീണ്ടും അടിച്ചു നോക്കുക, പിന്നെ നിനക്ക് എന്നോട് ഇടപെടേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ വീണ്ടും അവളെ അടിക്കുന്നതിനായിട്ട് അറച്ചു നിൽക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഉണർന്നു. ഞാൻ കുറച്ചുനേരം അവിടെ കിടന്നു. എന്താകുന്നു ഇതെന്ന് ചിന്തിച്ചു. ഒരു സ്ത്രീയെക്കുറിച്ച് ഇതുപോലെ ഒരു സ്വപ്നം കാണുന്നത് വിചിത്രമായിരിക്കുന്നു എന്നോർത്തു. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ അവൻ അവിടേക്ക് വരികയും എനിക്ക് അതിന്റെ വ്യാഖ്യാനം കിട്ടുകയും ചെയ്തു. സ്ത്രീ ഇന്ന് ലോകത്തെങ്ങുമുള്ള ഈ സഭയെ പ്രതിനിധീകരിക്കുന്നു. ഈ കുഴപ്പത്തിലാണ് ഞാൻ ജനിച്ചതും അങ്ങനെ ഞാൻ ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്നു. എന്റെ അമ്മയെ പോലെ വിചാരിക്കപ്പെട്ടിരുന്ന അവൾ ഒരു വേശ്യയുടെ മാതാവായിരുന്നു. എങ്കിൽ തന്നെയും ഞാൻ അതിലാണ് ജനിച്ചത്. അവളുടെ ഭർത്താവ് അവളെ ഭരിക്കുന്നതായ ഈ സ്ഥാപിത സഭാ സമുദായങ്ങളാണ്. മൂന്ന് കോണുകളിലുള്ള വടി എന്നത് തെറ്റായ പേരിലുള്ള സ്ത്രീയേക സ്നാനമാണ്. ഓരോ പ്രാവശ്യവും അത് ശരിയായിട്ടുള്ളതിനെ സ്വീകരിക്കുന്നതിനായി അവൾ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ അയാൾ ഇതുകൊണ്ട് അവളെ ശക്തിയായി പ്രഹരിക്കുന്നു. കൂടാതെ തീർച്ചയായും അവൻ അത്രയും വലിയവനായിരിക്കെ ഞാൻ തിരിഞ്ഞു കളഞ്ഞതിന്റെ കാരണം അവനെക്കുറിച്ച് സ്വല്പം ഭയമുണ്ടായിരുന്നതിനാലാണ്. അതിനുശേഷം ഞാൻ അവന്റെ നേരെ പാഞ്ഞു കയറി. കൂടാതെ ആ മാംസപേശികൾ വിശ്വാസത്തിന്റെ മാംസപേശികളായിരുന്നു. അതെന്നെ ഇപ്രകാരം ചിന്തിക്കാനിടയാക്കി. അതായത്, ദൈവം എന്നോട് കൂടെ ഉണ്ടായിട്ട് അവൻ എനിക്ക് മാംസപേശികളെ തരാൻ കഴിയുമെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി നിൽക്കട്ടെ. അവളെ അടിക്കുന്നത് വിട്ടുകളയുക. ഇത് നടക്കുമ്പോൾ 10 മണിയായിരുന്നിരിക്കണം. അപ്പോഴാണ് എന്റെ ഭാര്യ മുറിയിലേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അന്ന് രാവിലെ സമയം ഞാനൊരു ദർശനത്തിലകപ്പെട്ടു. എങ്ങനെയായിരുന്നാലും അതൊരു സ്വപ്നമായിരുന്നില്ലെന്ന് ഞാൻ ഓർക്കുന്നു. ദർശനങ്ങൾക്കും സ്വപ്നങ്ങൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വപ്നങ്ങൾ നിങ്ങൾ ഉറങ്ങുമ്പോഴും ദർശനങ്ങൾ നിങ്ങൾ ഉറങ്ങാത്തപ്പോഴുമാണ്. നാം ആ രീതിയിലാണ് ജനിക്കപ്പെട്ടിരിക്കുന്നത്. സാധാരണപ്പെട്ടവനായ മനുഷ്യൻ സ്വപ്നം കാണുമ്പോൾ അത് അവന്റെ ഉപബോധത്തിലാകുന്നു. അവന്റെ ഉപബോധം അവനിൽ നിന്നും ദൂരത്തിലാകുന്നു. അവനവന്റെ ആദ്യത്തെ ബോധത്തിലായിരിക്കുന്നിടത്തോളം അവന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനത്തിലാകുന്നു. ഈ ബോധത്തിൽ നിങ്ങൾ സാധാരണമായിരിക്കുന്നു. നിങ്ങൾ കാണുകയും രുചിക്കുകയും സ്പർശിക്കുകയും മണക്കുകയും കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഉറക്കത്തിൽ നിങ്ങളുടെ ഉപബോധത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ കാണുകയോ രുചിക്കുകയോ സ്പർശിക്കുകയോ മണക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ അവിടെ എന്തോ ഒരു കാര്യമുണ്ട്. അതായത്, നിങ്ങൾ തിരികെ ഈ ബോധത്തിലേക്ക് മടങ്ങുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നതായ എന്തെങ്കിലും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനായി അവിടെ ഒരു ഓർമ്മശക്തിയുണ്ട്. വെറും സാധാരണമായ രീതിയിലുള്ള ഒരു മനുഷ്യൻ അപ്രകാരമാണ്. എന്നാൽ ദൈവം എന്തെങ്കിലും മുൻനിർണ്ണയിക്കുമ്പോൾ ഒരു ദീർഘദർശിക്ക് ഈ ഉപബോധം ഇവിടെ നിന്നും ദൂരത്തായിരിക്കുന്നില്ല. എന്നാൽ ഈ രണ്ട് ബോധവും നേരെ ഒരുമിച്ചാകുന്നു. ഒരു ദീർഘദർശി ദർശനം കാണുമ്പോൾ ഉറക്കത്തിലായിരിക്കുന്നില്ല. അവൻ അപ്പോഴും തന്റെ ബോധത്തിലായിരുന്നിട്ട് ഇത് കാണുന്നു. കഴിഞ്ഞ ദിവസം ഞാനത് കുറച്ച് ഡോക്ടർമാർക്ക് വേണ്ടി വിശദീകരിക്കുകയായിരുന്നു. അവർ എഴുന്നേറ്റിട്ട് ഇത് ആശ്ചര്യകരമായിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഇതുപോലൊരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല. ഞാനൊരു തരംഗ പരീക്ഷണം എടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു കാര്യം അവർ ഒരിക്കലും കണ്ടിട്ട് പോലും ഇരുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിക്കും അത് തന്നെയാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രണ്ട് ബോധങ്ങളും തമ്മിൽ അടുത്തായിട്ട് ഒരുമിച്ചിരിക്കുന്നു. എനിക്കതിൽ യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതെന്നെ മറ്റുള്ളവരിൽ നിന്നും കൂടുതലായിട്ട് യാതൊന്നും ആക്കുന്നില്ല. അത് ദൈവം ആ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രമാണ്. നിങ്ങൾ ഉറക്കത്തിലായിരിക്കുന്നില്ല. ഒരു ഉറക്കം പോലെ നിങ്ങൾ ഇവിടെ തന്നെയാകുന്നു. നിങ്ങൾ ഇവിടെ നിൽക്കുകയും ഇപ്രകാരം നോക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരും അത് ലോകത്തിലെങ്ങുമായി കണ്ടിരിക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്നില്ല. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദർശനങ്ങളിലേക്ക് പോകുകയും തിരികെ വരികയും ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളോടൊപ്പം എവിടെയെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. അതൊരിക്കലും തെറ്റില്ല, ഒരിക്കലും തെറ്റിയിട്ടുമില്ല. ആരെങ്കിലും അത് എപ്പോഴെങ്കിലും തെറ്റായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല സാറേ, അതിന് തെറ്റാൻ കഴിയുകയില്ല. അത് ദൈവമായിരിക്കുന്നിടത്തോളം അതിന് തെറ്റാൻ കഴിയുകയില്ല. ശ്രദ്ധിക്കുക, പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ 1,000-10,000 ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എനിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത മറ്റു ഭാഷയിലായിരുന്നിട്ട് പോലും അത് തെറ്റിയിട്ടില്ല. അതപ്പോഴും തെറ്റിയിട്ടില്ല, കാരണം അത് ദൈവമാകുന്നു. ഇപ്പോൾ ഈ ദർശനത്തിൽ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുകയും ഒരു വിചിത്രമായ കാര്യം കാണുകയും ചെയ്തു. എന്റെ മകനായ ജോസഫ് എന്റെ അടുക്കൽ ഉണ്ടായിരുന്നതുപോലെ കാണപ്പെട്ടിരുന്നു. ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ഈ ദർശനത്തെ വളരെ അടുത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ജോസഫ് എന്തിനാണ് അവിടെ നിന്നിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനൊരു വലിയ കുറ്റിച്ചെടി അവിടെ കണ്ടു. ഈ കുറ്റിച്ചെടികളിൽ ഏകദേശം 1/2 ഇഞ്ച് നീളവും 1/2 ഇഞ്ച് ഉയരവുമുള്ള കൊച്ചു കൊച്ചു പക്ഷികളുടെ ഒരു സമൂഹമുണ്ടായിരുന്നു. അവയെല്ലാം പരിചയസമ്പന്നരായിരുന്നു. അവയുടെ കൊച്ചു തൂവലുകൾ അടിച്ചു രൂപപ്പെടുത്തിയതായിരുന്നു. അവിടെ 2-3 എണ്ണം മുകളിലത്തെ ശാഖയിലും 6 അല്ലെങ്കിൽ 8 എണ്ണം അടുത്ത ശാഖയിലും 15 അല്ലെങ്കിൽ 20 എണ്ണം അടുത്ത ശാഖയിലുമായിരുന്നു. അങ്ങനെ അത് ഒരു പിരമിഡിന്റെ ആകൃതിയിൽ താഴേക്ക് വന്നിരുന്നു. ഈ ചെറിയ ദൂതന്മാരെ കൊച്ചു പക്ഷികളെല്ലാം നല്ലതുപോലെ ചിരിച്ചു കഴിഞ്ഞതായിരുന്നു. അവർ കിഴക്ക് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവർ കിഴക്ക് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ഈ ദർശനത്തിൽ ഞാൻ അരിസോണയിലെ ട്യൂസണിലായിരുന്നു. അതത്രമാത്രം ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയിട്ട് അതെവിടെയായിരുന്നു എന്ന് കാണുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോകാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ മരുഭൂമിയിൽ നിന്നുള്ള വസ്ത്രത്തിൽ പറ്റിപ്പിടിക്കുന്ന സസ്യബീജത്തെ എടുത്തു കളയുകയായിരുന്നു. ഇപ്പോൾ ഇതൊരു ദർശനമാണെന്നും ഞാൻ ട്യൂഷനിലുമാണെന്ന് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. ആ കൊച്ചു പക്ഷികൾ അവിടെ എന്തിനെയോ പ്രതിനിധാനം ചെയ്തിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കൂടാതെ അവ കിഴക്കോട്ടേക്ക് ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് അവയെല്ലാം കൂടി പറക്കുന്നതിനുള്ള ആശയം എടുത്തിട്ട് അവ കിഴക്കോട്ടേക്ക് പറന്നുപോയി. അവ പോയി കഴിഞ്ഞ ഉടനെ തന്നെ വലിയ പക്ഷികളുടെ ഒരു സമൂഹം അവിടേക്ക് വന്നു. അവ കാഴ്ചയ്ക്ക് പ്രാവിനെ പോലെയും കൂർത്ത മുനയോടുകൂടിയ ചിറകുകളും ഒരുവിധം ചാര നിറത്തോടുകൂടിയതും ആദ്യത്തെ ദൂരന്മാരെക്കാളിലും അല്പം മങ്ങിയ നിറത്തോടുകൂടിയതുമായിരുന്നു. അവ കിഴക്കോട്ടേക്ക് അതിവേഗതയിൽ വന്നുകൊണ്ടിരുന്നു. അവയിന്റെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമായ അതേ നേരത്ത് തന്നെ ഞാൻ തിരിഞ്ഞ് വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുകയും അവിടെ ഇത് സംഭവിക്കുകയും ചെയ്തു. അവിടെ ഒരു പൊട്ടിത്തെറിക്കൽ ഉണ്ടായിട്ട് അത് വാസ്തവത്തിൽ ഭൂമിയെ മുഴുവൻ കുലുക്കി കളഞ്ഞു. ഇപ്പോൾ ഇത് വിട്ടുകളയരുത്. നിങ്ങൾ ടേപ്പിലായിരിക്കുന്നവർ ഇത് ശരിയായിട്ട് കിട്ടുന്നുണ്ടെന്ന് തീർച്ചയാക്കിക്കൊള്ളുക. ആദ്യം ഒരു പൊട്ടിത്തെറിക്കലായിരുന്നു. അതൊരു ശബ്ദപ്രതിബദ്ധത്തെ പോലെ കേട്ടിരുന്നു എന്ന് ഞാൻ ഓർത്തു. ഇതിനെ നിങ്ങൾ എന്തു തന്നെ വിളിച്ചിരുന്നാലും വിമാനങ്ങളും മറ്റും ശബ്ദത്തെ മറികടക്കുമ്പോൾ ശബ്ദം ഭൂമിയിലേക്ക് തിരികെ വരുന്നു. അതാകപ്പാടെ ഇളക്കുകയും അലറുന്നതുപോലെയെല്ലാമായിരുന്നു. അതിനുശേഷം അതൊരു വലിയ ഇടിയും മിന്നലും പോലെയായിരുന്നു. ഞാൻ മിന്നലിനെ കണ്ടില്ല. ഞാൻ ആ ഭയങ്കരമായ പൊട്ടിത്തെറി മാത്രമേ കേട്ടിരുന്നുള്ളൂ. അതെനിക്ക് തെക്ക് നിന്നും മെക്സിക്കോയിലേക്കായിരുന്നതുപോലെ അത് കേട്ടിരുന്നു. അങ്ങനെ അത് ഭൂമിയെ ഇളക്കിക്കളഞ്ഞു. അങ്ങനെ അത് ചെയ്തപ്പോൾ ഞാൻ അപ്പോഴും പടിഞ്ഞാറോട്ട് തന്നെ നോക്കിയിരുന്നു. അങ്ങ് ദൂര നിത്യതയിൽ നിന്നും എന്തോ ഒന്നിന്റെ ഒരു സമൂഹം വരുന്നത് ഞാൻ കണ്ടു. അത് കാഴ്ചയ്ക്ക് ചെറിയ പൊട്ടുകൾ പോലെ ഉണ്ടായിരുന്നു. അത് അഞ്ചിൽ കുറയാതെയും ഏഴിൽ കൂടാതെയും ഇരുന്നു. എന്നാൽ അത് ഈ ദൂതന്മാർ വന്നിരുന്നത് പോലെ ഒരു പിരമിഡിന്റെ ആകൃതിയിലായിരുന്നു. അങ്ങനെ അത് ചെയ്തപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ശക്തി അവയെ കണ്ടുമുട്ടുന്നതിനായി എന്നെ ഉയരത്തിലേക്ക് പൊക്കിയെടുത്തു. എനിക്കത് കാണാൻ കഴിയും. അതെന്നെ ഒരിക്കലും വിട്ടിരുന്നില്ല. 8 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എനിക്കിതുവരെയും അത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്നെ ചിന്താക്കുഴപ്പത്തിലാക്കിയതുപോലെ ഒരിക്കലും യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. എന്റെ വീട്ടുകാർ അത് നിങ്ങളോട് പറഞ്ഞുതരും. ശബ്ദത്തെക്കാളും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പിന്നിൽ ഇതേ ആകൃതിയോട് കൂടിയ ചിറകുകളുള്ള ആ ദൂതന്മാരെ എനിക്ക് കാണാൻ കഴിയും. അവ നിത്യതയിൽ നിന്നും പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ തന്നെ അവ വന്നിരിക്കുന്നു. നിങ്ങളുടെ കണ്ണടയ്ക്കുന്നതിന് ധാരാളം നേരം ആവശ്യമില്ല. ഒരുവട്ടം കണ്ണിമയ്ക്കുന്നതിനിടയിൽ തന്നെ അവർ അവിടെ ആയിക്കഴിഞ്ഞിരുന്നു. എനിക്കത് എന്നെ സമയമുണ്ടായിരുന്നില്ല. അത് കാണുന്നത് മാത്രമല്ലാതെ എനിക്ക് മറ്റു യാതൊന്നിനും സമയമുണ്ടായിരുന്നില്ല. ദൂതന്മാരായവരും മഹാനും ശക്തിയേറിയ ഹീമം പോലെ വെളുത്ത ദൂതന്മാരുമായിരുന്നു. ചിറകുകൾ വിരിച്ചും തലകളോട് കൂടിയതുമായിരുന്നു. അവ ഹ്യൂ ഹ്യൂ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് ചെയ്തപ്പോൾ ഞാൻ ഈ പിരമിഡ് പോലെയുള്ള ആ സമൂഹത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇപ്പോൾ ഇതാകുന്നു അത് എന്ന് ഞാൻ ഓർത്തു. ഞാൻ ആകപ്പാടെ മരവിച്ച പോലെയായിരുന്നു. ഓ ദൈവമേ, ഇതിന്റെ അർത്ഥം അവിടെ ഒരു പൊട്ടിത്തെറിക്കൽ ഉണ്ടാകുകയും അതെന്നെ കൊല്ലുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ എന്റെ വഴിയുടെ അവസാനത്തെത്തിയിരിക്കുന്നു. ഈ ദർശനം കഴിയുമ്പോൾ ഞാൻ ഇതെന്റെ ജനങ്ങളോട് പറഞ്ഞിരിക്കരുത്. ഇതിനെക്കുറിച്ച് അവർ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എന്റെ സ്വർഗീയ പിതാവ് എന്റെ സമയം അവസാനിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ എന്നെ അറിയിക്കാനിടയാക്കിയിരിക്കുന്നു. ഞാൻ എന്റെ വീട്ടുകാരോട് ഇത് പറയുകയില്ല. അതിനാൽ അവർ എന്നെക്കുറിച്ച് വിഷമിച്ചിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവൻ പോകാറായി തയ്യാറായിരിക്കുന്നു. കൂടാതെ ഈ ദൂതന്മാർ എനിക്ക് വേണ്ടി വന്നിരിക്കുകയും ഞാൻ ഉടനെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിക്കലിൽ മരിച്ചു പോകുന്നതുമാണ്. അതിനുശേഷം ഞാൻ ഈ സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ അതിന്റെ അടുക്കൽ വന്നു. ഇല്ല, അതങ്ങനെയല്ല. അതിന് നിന്നെ കൊല്ലാൻ കഴിയുകയില്ല. കാരണം അതിന് നിന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ അത് ജോസഫിനെ കൊന്നുകളയുമായിരുന്നു. ജോസഫിനെ വിളിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും തിരികെയും ദൈവമായ കർത്താവെ, ഈ ദർശനം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. ഞാൻ അതിശയപ്പെട്ടിരുന്നു. അതിനുശേഷം അതിന്റെ അടുക്കലേക്ക് വന്നു. ഒരു ശബ്ദമായിരുന്നില്ല. അതിന്റെ അടുക്കലേക്ക് വന്നു. ഓ, അത് കർത്താവിന്റെ ദൂതന്മാർ എനിക്കൊരു പുതിയ അധികാരത്തെ തരുന്നതിനായി വരികയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ എന്റെ കൈകളെ ഉയർത്തിയിട്ട് ഓ കർത്താവായ യേശുവേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ആ ദർശനം എന്നെ വിട്ടുപോയി. ഏകദേശം 1 മണിക്കൂറുകളോളം എനിക്ക് സ്പർശിച്ച് അനുഭവപ്പെടാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കർത്താവിന്റെ ശക്തി പൂർണ്ണമായും വ്യത്യസ്തമായി ഉണ്ടാകുന്നു. ഇപ്രകാരമുള്ള സ്ഥലങ്ങളിൽ കർത്താവിന്റെ ശക്തിയെ പല പല പ്രാവശ്യം ദർശനങ്ങളിൽ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ഭക്തി ആദരവോടുകൂടിയ ഭയത്തെ പോലെ അനുഭവപ്പെടുന്നു. ഈ ജീവികളുടെ സന്നിധിയിൽ ഞാൻ അത്രമാത്രം ഭയപ്പെട്ടിട്ട് ഞാൻ ശക്തിഹീനമാക്കപ്പെട്ടിരുന്നു. ഞാൻ സത്യത്തെ പറയുന്നു. പൗലോസ് പറയുന്നത് പോലെ ഞാൻ കള്ളമല്ല പറയുന്നത്. ഇതുപോലെയുള്ള എന്തിനെങ്കിലും കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒരിക്കലും പിടിച്ചിട്ടില്ല. എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. അതിനുശേഷം കുറച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, കർത്താവായ യേശുവേ, ഞാൻ കൊല്ലപ്പെടാൻ പോവുകയാണെങ്കിൽ എന്നെ അതറിയാൻ ഇടയാക്കണമേ. അതിനാൽ ഞാൻ എന്റെ ജനങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുകയില്ല. എന്നാൽ ഇത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതിനെ അറിയാൻ ഇടയാക്കണമേ. എന്നാൽ യാതൊരു ഉത്തരവും ഉണ്ടായില്ല. ആത്മാവിനെ വിട്ടുപോയതിന്റെ ഏകദേശം അരമണിക്കൂറിന് ശേഷമായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു, അല്ലെങ്കിൽ കൂടുതലുമാകാം. ഞാൻ പറഞ്ഞു, കർത്താവെ, ഇത് അപ്രകാരമാണെങ്കിൽ, അതായത് ഞാൻ മരിക്കപ്പെടാൻ പോവുകയും ഈ ഭൂമിയിൽ നിന്റെ പ്രവൃത്തി എന്നിൽ കഴിഞ്ഞിരിക്കുകയും ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് എടുക്കപ്പെടാൻ പോവുകയാണെങ്കിൽ അത് നന്നായിരിക്കുന്നു. അതിൽ യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് അപ്രകാരമാണെങ്കിൽ എന്നെ അറിയാൻ ഇടയാക്കണമേ. നിന്റെ ശക്തിയെ തിരികെ എന്റെ മേൽ വീണ്ടും അയക്കണമേ. അപ്പോൾ അതിനെക്കുറിച്ച് എന്റെ ജനങ്ങളോടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോടുമോ പറയാൻ പാടില്ലെന്ന് എനിക്കറിയാൻ കഴിയും. കാരണം നീ എന്നെ എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. എന്നാൽ യാതൊന്നും സംഭവിച്ചില്ല. ഞാൻ കുറച്ചുനേരം കൂടി കാത്തിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു, കർത്താവായ യേശുവേ, ഇത് അപ്രകാരം അർത്ഥമാക്കുന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടായിരിക്കുകയും അത് പിന്നീട് എനിക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും എന്ന് അർത്ഥമാക്കുന്നുവെങ്കിൽ പിന്നെ നിന്റെ ശക്തി അയക്കണമേ. അപ്പോൾ അതെന്നെ മിക്കവാറും മുറിയിൽ നിന്ന് പുറത്താക്കി തന്നെ കളഞ്ഞു. ഞാൻ എന്നെ തന്നെ എവിടെയോ ഒരു മൂലയ്ക്കായി എന്റെ ഭാര്യ എവിടെയോ ഒരു വാതിൽ തുറക്കാനായി ശ്രമിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. കിടക്കമുറിയിലെ വാതിൽ കൂട്ടിയിരുന്നു. എന്റെ പക്കൽ വേദപുസ്തകം തുറന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വായിക്കുകയായിരുന്നു. എനിക്കറിയില്ല, എന്നാൽ അത് റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമായിരുന്നു എന്ന് തോന്നുന്നു. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയും വെക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. ഇത് ഞാൻ വായിക്കുന്നത് വളരെ അപരിചിതമായിരിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. ആത്മാവ് അപ്പോഴും ഈ മുറിയിൽ എന്നെ നിറച്ചുകൊണ്ടിരുന്നു. ഞാൻ വേദപുസ്തകം അടച്ചിട്ട് അവിടെ നിന്നു. ഞാൻ ജനലയുടെ അടുക്കലേക്ക് നടന്നു എന്നു. അപ്പോൾ പകൽ 10 മണിയോ മറ്റോ ആയിരുന്നിട്ടുണ്ടാകണം. ഞാൻ എന്റെ കൈകളെ ഉയർത്തിയിട്ട്, ദൈവമായ കർത്താവേ, ഇതെനിക്ക് മനസ്സിലാകുന്നില്ല, ഇതൊരു വിചിത്രമായ ദിവസമായിരിക്കുന്നു എന്നെനിക്ക്, ഞാൻ മിക്കവാറും എനിക്ക് തന്നെ മനസ്സിലാകാത്തതിനും അപ്പുറത്തായിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ്, എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഇത് നീ തന്നെയാണെങ്കിൽ ഞാനത് വീണ്ടും വായിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് കേൾവിക്ക് യുവസഹജമായിട്ടുണ്ടാകും. ഞാൻ വേദപുസ്തകം എടുത്തിട്ട് വീണ്ടും തുറന്നു. അവിടെ വീണ്ടും അതാ അതേ സ്ഥാനത്ത് തന്നെയായിരിക്കുന്നു. പൗലോസ് യഹൂദന്മാരോട് പറയാൻ ശ്രമിക്കുകയാണ്, അല്ല റോമക്കാരോട്. അതായത് യഹൂദന്മാർ ഇതിനെ പ്രവൃത്തിയാൽ സ്വീകരിക്കാൻ ശ്രമിച്ചു, എന്നാൽ നാം അത് വിശ്വാസത്താലാണ് സ്വീകരിക്കുന്നതെന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം തൊട്ട് അതൊരു ഭയാനകരമായ സമയമായിരുന്നു. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ മുതൽ അടുത്ത 15-20 മിനിറ്റ് നേരത്തേക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് ഇവിടെ പറയാൻ ശ്രമിക്കട്ടെ. ഓർക്കുക, ഒരൊറ്റ വട്ടം പോലും ആ ദർശനങ്ങൾ എപ്പോഴെങ്കിലും തെറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ഞാൻ വേദഭാഗത്തെ എടുക്കാൻ പോവുകയാണ്. നിങ്ങളിത് ശ്രദ്ധിക്കുകയാണെങ്കിൽ വെളിപാട് 10-ാം അധ്യായം. ഇപ്പോൾ ഞാനിത് നിങ്ങളോട് പറയട്ടെ, ദർശനം തിരുവെഴുത്ത് പ്രകാരമാണെങ്കിൽ അത് തിരുവെഴുത്തുകളാൽ മാത്രമേ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം നിങ്ങളിത് തമ്മിൽ ചേർത്ത് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളും കൂടാതെ കേസുകൾ കേൾക്കുന്നവരുമായ നിങ്ങൾ ഞാൻ പറയുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളിത് പറയുന്നു എന്ന് തീർച്ചയാക്കിക്കൊള്ളുക. കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ധൃതിയിലാണോ? ശരി, നിങ്ങൾ ശാന്തരായും നല്ലവരുമായി ഇരിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ 7-ാമത്തെ ദൂതൻ, ഇപ്പോൾ മാന്യരെ ഇത് അവസാന കാലത്തിന്റെ അടയാളമാണോ? അപ്രകാരമാണ് ഞാൻ അതിന് തലക്കെട്ട് കൊടുത്തിരുന്നത്. എവിടെയാണ് നാം ജീവിക്കുന്നത്? കാലത്തിന്റെ ഏത് സമയമായിരിക്കുന്നു ഇത്? ക്ഷീണിച്ച് തളർന്ന മല്ലനെ പോലെ രാത്രിയിൽ എഴുന്നേറ്റിട്ട് ക്ലോക്കിലേക്ക് എന്താകുന്ന സമയമെന്നും ഇത് വെളിച്ചമായോ എന്ന് നോക്കുന്നു. ദൈവമേ ഞങ്ങളുടെ വെളിച്ചത്തിലേക്ക് പോകാൻ ഇടയാക്കണമേ എന്നാണ് എന്റെ പ്രാർത്ഥന. നിങ്ങൾക്കിത് അറിയാമെങ്കിൽ ഞാനൊരു ഭയങ്കരമായ സമയത്താണ് നിൽക്കുന്നത്. ഓർക്കുക, കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നു. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു, എനിക്കറിയില്ല. ഇപ്പോൾ ടേപ്പിലുള്ളവർക്ക് അത് മനസ്സിലായോ? എനിക്കിത് അറിയില്ല. ഇന്നലെ എന്റെ രഹസ്യമുറിയിലായിരിക്കുമ്പോൾ എന്താണ് എന്റെ അടുക്കിലേക്ക് വന്നതെന്ന് ഞാൻ ശ്രമിക്കാൻ പോകുകയാണ്. ഇത് സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഹൃദയത്തിൽ എന്തോ ഒന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയും അവിടെ ഞാൻ തറയിൽ നടന്നുകൊണ്ടിരുന്നു. ഞാൻ അവിടേക്ക് പോയിട്ട് കുറച്ച് സമയം ചാർലിയോടൊപ്പം മറ്റുമായിട്ട് ഞങ്ങൾ പിന്തിരിയുന്നതിന് മുമ്പ് ഒരു ദിവസം അവനോടൊപ്പം വേട്ടയ്ക്ക് പോകാനുമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ ഈ കാര്യത്തെ നിങ്ങളോട് പറയട്ടെ. അതായത്, ഞാൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നതിനാൽ ഞാൻ ഈ കൂടാരത്തെ വിട്ടുപോകുകയാണെന്ന് അത് അർത്ഥമാക്കുന്നില്ല. ഇത് ദൈവമായ കർത്താവ് എനിക്ക് തന്ന സഭയാകുന്നു. ഇവിടെയാണ് എന്റെ കേന്ദ്രസ്ഥാനം, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരു ദർശനത്താൽ എനിക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനയെ അനുസരിച്ച് മാത്രമാണ് ഞാൻ പോകുന്നത്. എന്റെ മകനായ ബില്ലി പോൾ എന്റെ സെക്രട്ടറി ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. എന്റെ കാര്യാലയം ഇവിടെ ഈ സഭയിൽ തന്നെയായിരിക്കും. ദൈവസഹായത്താൽ ഈ കാര്യം തീർന്നു കഴിയുമ്പോൾ ഏഴുമുദ്രകളെ പ്രസംഗിക്കുന്നതിനായി ഞാൻ ഇവിടെയായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന ഏത് കേപ്പുകളും അല്ലെങ്കിൽ വേറെ എന്തായിരുന്നാലും അതിവിടെ വെച്ച് തന്നെ, ഈ സഭയിൽ വെച്ച് തന്നെ ഉണ്ടാക്കപ്പെടുന്നതായിരിക്കും. എനിക്കറിയാവുന്നിടത്തോളം ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ഉള്ളതിൽ കൂടുതൽ സ്വാതന്ത്ര്യത്തോട് എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത് ഇവിടെയാണെന്ന് എനിക്കറിയാം. അതെന്തുകൊണ്ടാണെന്നാൽ വിശ്വസിക്കുന്നവരായ ഒരു കൂട്ടം ജനങ്ങളും അവർ വിശക്കുന്നവരും അതിനെ മുറുകെ പിടിക്കുന്നവരുമാകുന്നു. കൂടാതെ ഇതെനിക്ക് വീട് പോലെ അനുഭവപ്പെടുന്നു. ഇതാകുന്നു ആ സ്ഥലം. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആഹാരത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭാവിയിൽ എന്താണ് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഭാവി ആരുടെ കയ്യിലാണെന്ന് ഞാൻ അറിയുന്നു. അതാണ് മുഖ്യ കാര്യം. ഇപ്പോൾ ദൈവമേ, ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും നിന്റെ ഇഷ്ടപ്രകാരമല്ലാത്ത ഏതൊരു കാര്യവും പറയുന്നതിൽ നിന്നും കർത്താവെ എന്റെ വായടക്കണമേ. ഞാനിത് ചെയ്യുന്നതിന്റെ കാരണം ഇതെന്റെ മനസ്സിൽ ഉറച്ചിരിക്കുന്നതിനാൽ മാത്രമാണ്. കർത്താവെ, ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ ഇടയാക്കണമേ. എനിക്ക് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ മാത്രമാണ്. അതിന്റെ വ്യാഖ്യാനം ഉടനെ തന്നെ വരാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ പരമാധികാരത്താൽ ഉള്ളതിനാലായിരുന്നു എന്നാണ്. കാരണം അതെനിക്ക് വേണ്ടി ഇവിടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അത് തിരുവെഴുത്ത് പ്രകാരമാണെങ്കിൽ പിന്നെ തിരുവെഴുത്തിന് മാത്രമേ അത് വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇത് സത്യമാണെങ്കിൽ സഹോദര സഹോദരി, ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ അർത്ഥമാക്കുന്നില്ല. എന്നാൽ നാം ഇപ്പോൾ വളരെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. ഞാനിത് ആദരവോടും ദൈവഭയത്തോടും കൂടിയാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിവിടെ നിന്നുകൊണ്ട് നിങ്ങൾ എന്നെ ഒരു പ്രവാചകനായിട്ട് പോലും വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നില്ല. എന്റെ വികാരങ്ങൾ ഇതായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരേ ഒരു കാര്യം എനിക്ക് കാണാൻ കഴിയുന്നത് രാജ്യത്തെങ്ങും അല്ലെങ്കിൽ ഈ ദേശത്ത് എങ്ങനെയായാലും ഉണർവ് കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു സുവിശേഷ പര്യടനം നടത്തി. നിങ്ങളിൽ പലരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഓ, നമുക്ക് വലിയ മഹത്തായ സമയങ്ങളും നല്ല യോഗങ്ങളും ധാരാളം ജനക്കൂട്ടവും ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് യഥാർത്ഥ കാര്യത്തിൽ ചെന്നെത്തുന്നില്ല. ഈ വർഷം ഞാൻ മിഷനറി പര്യടനം നടത്തുന്നതാണ്. എനിക്ക് കഴിയാവുന്നിടത്തോളം ഉടനെ തന്നെ ഞാൻ ആഫ്രിക്കയിലും ഇന്ത്യയിലും ലോകമെങ്ങും എനിക്ക് കഴിയുമെങ്കിൽ വേറൊരു മിഷനറി പര്യടനത്തിന് പോവുകയാണ്. അത് പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വെള്ളമോ ആഹാരമോ എടുക്കാതെ ഏതെങ്കിലും ഒരു ഉയർന്ന മലയുടെ മേൽ ദൂരെയായി കയറിപ്പോകുകയും ദൈവം ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഉത്തരം പറയുന്നത് വരെ അവിടെ താമസിക്കുകയും ചെയ്യാൻ പോവുകയാണ്. എനിക്കിതുപോലെ ജീവിക്കാൻ കഴിയുകയില്ല. എനിക്കൊട്ടും മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. അതിന്റെ ഉത്തരം ഇവിടെയായിരിക്കാം, എനിക്കറിയില്ല. അവൻ എന്നെ മാറ്റുവോളം. ഏകദേശം 3 ആഴ്ചകൾക്ക് മുമ്പ് സൂര്യനിൽ നിന്നുകൊണ്ട് സഭയോട് പ്രസംഗിക്കുന്നതിന്റെ ദർശനത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ഞായറാഴ്ചകൾ നിങ്ങൾ ഇവിടെയുള്ളവർക്ക് ആ ടേപ്പുകളെ ഉണ്ടാക്കിയപ്പോൾ അത് കിട്ടിയിരിക്കുകയും നിങ്ങൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. കാരണം ഞാൻ ഈ സ്ഥാനങ്ങളിൽ കൂടി കടന്നുപോക മാത്രം ചെയ്യും. നിങ്ങളിത് ശ്രദ്ധിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ അംശങ്ങൾ പോലും ഇതിലേക്ക് മാതൃകയാക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അത് അതിന്റെ വ്യാഖ്യാനമായിരിക്കണം, എനിക്കറിയില്ല. അതുകൊണ്ടാണ് മാന്യരെ ഇതാകുന്നു അത് എന്ന് ഞാൻ ചോദിക്കുന്നത്. വെളിപാട് പുസ്തകം 10-ാം അധ്യായത്തിലെ 7-ാമത്തെ ദൂതൻ, വെളിപാട് പുസ്തകം 3:14 7-ാമത്തെ സഭാകാലഘട്ടത്തിലെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർക്കുക, ഇപ്പോൾ ഞാനിത് വായിക്കട്ടെ. നോക്കൂ, എനിക്കിതിവിടെ വായിക്കാൻ കഴിയും. ഇപ്പോൾ ഇത് ഏഴാമത്തെ ദൂതനായിരുന്നു. എന്നാൽ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ഇത് ഏഴാം വാക്യമാണ്. ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു ദൂതനായിരുന്നു. ഇത് ഏഴാമത്തെ സഭാ കാലഘട്ടത്തിന്റെ ദൂതനാകുന്നു. കാരണം അത് ഏഴാമത്തെ ദൂതൻ എന്നിവിടെ പറയുന്നു. അത് ഏഴാമത്തെ സഭാ കാലഘട്ടത്തിന്റേതാകുന്നു. ആ ദൂതൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് വെളിപാട് പുസ്തകം 3:14 ലാവോദിക്യ സഭയുടെ ദൂതനാണ്. ദൂതന്മാരെയും സഭാകാലഘട്ടങ്ങളെയും കുറിച്ച് പറഞ്ഞിരുന്നപ്പോൾ നിങ്ങൾ അത് ഓർക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇത് നാം സംസാരിക്കാൻ പോകുന്നതായ ഏഴ് മുദ്രകളുമായി യോജിക്കും. നാം സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ ഏഴ് മുദ്രകൾ ഈ സമയത്ത് വന്നപ്പോൾ അത് ഏഴ് എഴുതപ്പെട്ട മുദ്രകളാകുന്നു. ഈ ഏഴ് മുദ്രകൾ ഏഴ് സഭാകാലഘട്ടങ്ങളിലെ ഏഴ് ദൂതന്മാരുടെ അവതരണമാണ്. എന്നാൽ ഏഴ് വേറെ മുദ്രകൾ ഈ പുസ്തകത്തിന്റെ പിന്നിലായിട്ട്, അതായത് അത് വേദപുസ്തകത്തിന്റെ പുറത്തായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരു നിമിഷത്തിനുള്ളിൽ നാം അതിൽ കടക്കുന്നതാണ്. ഇപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നുവോ? നിങ്ങൾ എഴുന്നേറ്റിട്ട് സ്ഥാനം മാറാൻ ആഗ്രഹിക്കുന്നുവോ? ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. വെളിപാട് പുസ്തകം 10:7 ഏഴാമത്തെ ദൂതൻ ഏഴാമത്തെ സഭാ കാലഘട്ടത്തിന്റെ ദൂതനാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടേക്ക് ശ്രദ്ധിക്കുക. എന്നാൽ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകും.
സൗണ്ടിംഗ് ഫോർത്ത് ദിസ് മെസഞ്ചർ, the seventh angel here is sounding forth his message.
അതായത് ഏഴാമത്തെ ദൂതൻ ഇവിടെ തന്റെ സന്ദേശം ലാവോദിക്യ സഭയോട് പ്രഖ്യാപിക്കുകയാണ്.
Notice his type of message.
അവന്റെ സന്ദേശത്തിന്റെ മാതൃകയെ ശ്രദ്ധിക്കുക.
Now it wasn't to the first angel.
ഇത് ആദ്യത്തെ ദൂതന് കൊടുത്തിരുന്നില്ല. രണ്ടാമത്തെ ദൂതനും മൂന്നാമത്തേതിനും നാലിനും അഞ്ചിനും ആറിനും കൊടുത്തിരുന്നില്ല.
But it is the seventh.
എന്നാൽ ഇത് ഏഴാമത്തെ ദൂതനാണ് ഈ തരത്തിൽപ്പെട്ട സന്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു അത്? അവന്റെ സന്ദേശത്തിന്റെ മാതൃകയെ നോക്കുക, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ എല്ലാ മർമ്മങ്ങളെയും നിവൃത്തിയാക്കുക എന്നതായിരുന്നു. ഏഴാമത്തെ ദൂതൻ ഈ സ്ഥാപിത സഭാ സംഘടനകളിൽ കൂടിയും സഭാ സമുദായങ്ങളിൽ കൂടിയും അവസാനിപ്പിക്കാതെ അയഞ്ഞുകിടന്നിരുന്ന ഈ മർമ്മങ്ങളെ ചുറ്റിയെടുത്തുകൊണ്ടുവരുന്നു. ഏഴാമത്തെ ദൂതൻ അതൊരുമിച്ച് കൂട്ടുകയും മുഴുവൻ മർമ്മങ്ങളെയും നിവൃത്തിയാക്കുന്നു. വേദപുസ്തകം അപ്രകാരമാണ് പറയുന്നത്. പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മർമ്മങ്ങളെല്ലാം നിവൃത്തിയാക്കപ്പെടും. ഇതിൽ കുറച്ച് മർമ്മങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങളത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായിട്ട് മത്തായി 13 സ്കോഫീൽഡ് എന്താണ് ഇവിടെ പറയുന്നത് അത് ഞാൻ എടുക്കുന്നതാണ്. നിങ്ങളുടെ വശം ഒരു സ്കോഫീൽഡ് ബൈബിൾ ഇല്ലെങ്കിൽ നിങ്ങൾ അവയിൽ ചിലത് കുറിച്ചെടുക്കാനും ആഗ്രഹിക്കുന്നെങ്കിലാകാം. അദ്ദേഹം എന്താണ് ഇവയിൽ ചില മർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ 11 വാക്യത്തിൽ പറയുന്നു, അവനവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അത് അവന്റെ ശിഷ്യന്മാരോടാണ്. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, എന്നാൽ അവർക്കോ ലഭിച്ചിട്ടില്ല, അവർക്കത് കൊടുത്തിട്ടില്ല. ഇത് മർമ്മങ്ങളാകുന്നു. ഇവിടെയാകുന്നു മർമ്മം. ഒരു മർമ്മം എന്നത് തിരുവെഴുത്തിൽ ഇതിനു മുമ്പ് മറച്ചു വെച്ചിരുന്ന ഒരു സത്യം ഇപ്പോൾ ദൈവികമായി വെളിപ്പെടുത്തപ്പെട്ടതാണ്. എന്നാൽ അതൊരു അമാനുഷികമായ വസ്തുവായിട്ട് വെളിപ്പെട്ടതിനു ശേഷവും അതുപോലെ തന്നെ അവശേഷിക്കുന്നു. വലിയ മർമ്മങ്ങളും മഹത്തായ മർമ്മങ്ങളും ഇവയാകുന്നു. ആദ്യത്തേത് സ്വർഗരാജ്യത്തിന്റെ മർമ്മമാകുന്നു. അതിനെപ്പറ്റിയാണ് നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മത്തായി 13:3-9 വരെയാകുന്നു. ഇപ്പോൾ രണ്ടാമത്തെ മർമ്മം ഈ കാലഘട്ടത്തിലുള്ള ഇസ്രായേലിന്റെ അന്ധതയാകുന്നു. അത് റോമർ 11:25 സന്ദർഭങ്ങളുമാകുന്നു. മൂന്നാമത്തെ മർമ്മം എന്നത് ഈ കാലഘട്ടത്തിന്റെ അവസാന സമയത്ത് ജീവനുള്ള വിശുദ്ധന്മാരുടെ രൂപാന്തരണമാണ്. 1 Corinthians 15 കൂടാതെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4:14-17. നാലാമത്തെ മർമ്മം യഹൂദന്മാരും അന്യജാതികളും രണ്ടും കൂടി പ്രശാന്തമായിട്ട് ഒരു ശരീരം പോലെയായ പുതിയ നിയമസഭയാകുന്നു. എഫേസ്യർ 3:1 തൊട്ട് 11 റോമർ 16:25 എഫേസ്യർ 6:19 കൊലോസ്യർ 4:3 ആകുന്നു. അഞ്ചാമത്തെ മർമ്മം സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുന്നതാണ്. എഫേസ്യർ 5:28-32 ആകുന്നു. ആറാമത്തെ മർമ്മം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനായി ജീവിക്കുന്നു. ഗലാത്യർ 2:20 എബ്രായർ 13:8 അതുപോലെ വളരെയധികം ഭാഗങ്ങളാണ്. ഏഴാമത്തെ മർമ്മം ദൈവത്തെക്കുറിച്ചാണ്, അതായത് ക്രിസ്തു. അത് ക്രിസ്തുവിൽ ദിവ്യത്വത്തിന്റെ സകല സമ്പൂർണതയും ഉൾക്കൊണ്ടിട്ട് അതുപോലെ ഉടലെടുക്കുകയും അവനിൽ എല്ലാ ദിവ്യ ബുദ്ധിയുമായിരിക്കുന്നു, കൂടാതെ ദൈവഭക്തി മനുഷ്യന് യഥാസ്ഥാനത്താക്കപ്പെട്ടിരിക്കുന്നു. ഒൻപതാമത്തെ മർമ്മം അധർമ്മത്തിന്റെ മർമ്മമാകുന്നു. അത് തെസലോനിക്കരുടെ 2 മറ്റുമായി നാം കാണുന്നു. പത്താമത്തെ മർമ്മം വെളിപാട് 1:20 7 നക്ഷത്രങ്ങളാകുന്നു. 7 സഭകളും 7 ദൂതന്മാരായ 7 നക്ഷത്രങ്ങളെ കുറിച്ച് നാം കടന്നു കഴിഞ്ഞിരിക്കുന്നു. 11th മർമ്മം വേശ്യയായ ബാബിലോണിന്റെ മർമ്മമാകുന്നു. വെളിപാട് 17:5-7 വരെയാകുന്നു. ഇത് ഈ ദൂതനാൽ അവസാനിപ്പിക്കേണ്ടതായ മർമ്മങ്ങളിൽ ചിലതാണ്. ഇവയെല്ലാം ദൈവത്തിന്റെ മർമ്മങ്ങളാകുന്നു. കൂടാതെ മറ്റുള്ളത് എന്നെ സ്വയമായി സൂചിപ്പിച്ചുകൊണ്ടല്ല, എന്നാൽ ദൈവത്തിന്റെ ദൂതനെ സൂചിപ്പിച്ചുകൊണ്ട് ഭക്തി ആദരവോടെ ഞാനിത് പറയട്ടെ. സർപ്പത്തിന്റെ സന്തതി ഈ കാലങ്ങളിലെല്ലാം കൂടി ഒരു മറിഞ്ഞുകിടക്കുന്ന മർമ്മമായിരുന്നു. കൃപ നേരെയാക്കപ്പെട്ടു, അവമാനമല്ല, എന്നാൽ വാസ്തവത്തിലുള്ള സത്യമായ കൃപ. നിത്യമായി എരിയുന്ന നരകം എന്നൊരു കാര്യമേ ഇല്ല. കോടിക്കണക്കിന് വർഷങ്ങൾ നിങ്ങൾ തീയിലെരിയും, എന്നാൽ നിത്യമായിട്ടുള്ള ഏതെങ്കിലും തുടക്കമോ അല്ലെങ്കിൽ അവസാനവുമില്ല. നരകം ഒരുക്കപ്പെട്ടതാണ്. ഇവയെല്ലാം മർമ്മങ്ങളാണ്. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ മർമ്മം, അത് വികാരാവേശമല്ലാതെ, എന്നാൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വം, അവൻ ചെയ്തതായ അതേ കാര്യങ്ങൾ നിങ്ങളിൽ കൂടി നിർവഹിക്കുന്നതാണ്. ജലസ്നാനത്തിന്റെ മർമ്മം, അത്യധികമായ തൃതീയക്കാർ അതിനെ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ പേരിൽ കൊണ്ടുവന്നു. ദിവ്യത്വത്തിന്റെ മർമ്മം സമ്പൂർണമാക്കുന്നത് വെളിപാട് പുസ്തകത്തിനനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്താലാണ്. അതാണ് സഭ ഇന്ന് ഈ സമയത്ത് സ്വീകരിക്കേണ്ടത്. അവിടെ കുറച്ച് മർമ്മങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു. അഗ്നിസ്തംഭം തിരികെ വരുന്നു. അമേൻ. അതാണ് സംഭവിക്കേണ്ടതായ കാര്യവും നാം അതിനെ കാണുകയും ചെയ്യുന്നു. ഓ, ഇതുപോലെ പ്രകാരം നമുക്ക് മർമ്മങ്ങളുടെ പേരെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ കഴിയും. ഇസ്രായേൽ മക്കളെ വഴിതിരത്തിയ അതേ അഗ്നിസ്തംഭം അത് തന്നെ പൗലോസിന്റെ മേൽ ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് പതിഞ്ഞു. അത് തന്നെ അതേ ശക്തിയോടെ അതേ കാര്യങ്ങളെ ചെയ്തുകൊണ്ട് അതേ വചനത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് വചനാനുസരണം വേദപുസ്തകത്തിനോടൊപ്പം തന്നെ നിൽക്കുന്നു. കാഹളനാദം പുറപ്പെടുവിക്കുന്നതിന്റെ അർത്ഥം സുവിശേഷ കാഹളം എന്നാകുന്നു. വേദപുസ്തകത്തിൽ കാഹളനാദം പുറപ്പെടുവിക്കുന്നതിന്റെ അർത്ഥം തിരുവെഴുത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിന് തയ്യാറാക്കിക്കൊള്ളുക എന്നാണ്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? തിരുവെഴുത്ത് കൊണ്ടുള്ള യുദ്ധമാകുന്നു. നിങ്ങളിത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് 1 കൊരിന്ത്യർ 14:8. പൗലോസ് പറയുന്നു, കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആറൊരുങ്ങും. അതിന് തിരുവെഴുത്ത് പ്രകാരമുള്ള ഒരു ശബ്ദമില്ലെങ്കിൽ, ഒരു ന്യായീകരിക്കപ്പെട്ടതായ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ട് ന്യായീകരിക്കപ്പെട്ടതായ ശബ്ദമല്ലാതെ കൊടുക്കുന്നതെങ്കിൽ നാം അവസാന സമയത്താണെന്ന് നാം എങ്ങനെ അറിയും? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്നത് പറയുകയും സകല ഭൂമണ്ഡലവും അവനിൽ വിശ്വസിക്കുകയും സകല സഭയും ഇതിനാൽ അവനിൽ വിശ്വസിക്കുകയും എന്നാൽ അവന്റെ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും നിരാകരിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് തയ്യാറായിരിക്കേണ്ടതെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ആരെങ്കിലും ഒരുവൻ വന്ന് ഒരു പടമെടുത്ത് ഇപ്രകാരമെല്ലാം വരയ്ക്കുകയും വേറൊരാൾ വന്ന് ഇതിന് വിപരീതമായിട്ട് മറ്റെന്തെങ്കിലും ഒരു കാര്യം വരയ്ക്കുകയും ചെയ്തു. ആരോ വന്നിട്ട് തിരികെ ഇതിലേക്ക് വന്ന് ഇതാണ് ശരിയെന്ന് പറഞ്ഞു. മറ്റുള്ളവർ പുസ്തകങ്ങൾ എഴുതുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ദൈവം തന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ വരുന്നു. ആരാണ് അവനെതിരായിട്ട് സംസാരിക്കുന്നത്? യേശു ക്രിസ്തു ഇന്നലെ നിന്നും എന്നേക്കും അനന്യനാണെങ്കിൽ അവൻ ഇന്നലെ നിന്നും എന്നേക്കും ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. അതാണ് ഈ ദൂതൻ ചെയ്തിരിക്കേണ്ടതായ കാര്യങ്ങൾ. ഈ മർമ്മങ്ങളെ എടുത്ത്, ഈ അവ്യക്തമായ കാര്യങ്ങളെ എടുത്ത് ജനങ്ങൾക്ക് വ്യക്തമാക്കുക. ശ്രദ്ധിക്കുക, അത് തെളിവില്ലാത്ത നാദമാണ് തരുന്നതെങ്കിൽ, തിരുവചന പ്രകാരം അല്ലാത്തതാണെങ്കിൽ ആർക്ക് സ്വയം ഒരുങ്ങുവാൻ കഴിയും? എന്നാൽ ഒരു കാഹളം അതിനെക്കുറിച്ച് ഓരോ കാലഘട്ടത്തിലും ഓരോ സഭ കടന്നു വരുമ്പോഴും അവിടെ ഒരു കാഹളനാദം പുറപ്പെടുവിക്കുകയും ഒരു മുദ്ര തുറക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒരു കാഹളം എന്ന് വെച്ചാൽ യുദ്ധമാകുന്നു. അത് തിരുവെഴുത്ത് പ്രകാരമുള്ള നാദമല്ല കൊടുക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി എന്തായിരിക്കും? എന്നാൽ ഇത് ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരട്ടെ, ഇത് വിട്ടുകളയരുത്. ശ്രദ്ധിക്കുക, ഓരോ സഭാ കാലഘട്ടത്തിനും അതിന്റേതായ ദൂതന്മാരുണ്ടായിരുന്നു. നമുക്കതറിയാം, പൗലോസ് ആദ്യത്തെ ദൂതനായിരുന്നു. ആദ്യത്തെ കാഹളം ഊതിയപ്പോൾ ആദ്യത്തെ മുദ്ര തുറക്കപ്പെട്ടു. പൗലോസ് ആയിരുന്നു ആദ്യത്തെ ദൂതൻ എന്ന് നാം കണ്ടിരുന്നു. എന്താണ് അവൻ ചെയ്തത്? യുദ്ധം പ്രഖ്യാപിച്ചു. ആരോട്? ഓർത്തഡോക്സ് സഭയോട് അത് ചെയ്തു. യേശു പ്രദർശിപ്പിച്ച മെസ്സിഹായുടെ അടയാളത്തെ വിശ്വസിക്കാതിരുന്നതിന്റെ കാരണത്താൽ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ അത് അറിഞ്ഞിരിക്കേണ്ടിയിരുന്നു. അവർ അവനെയും അറിഞ്ഞിരിക്കേണ്ടിയിരുന്നു. ഓർക്കുക, പൗലോസ് ആ കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് എത്തിയത്. എല്ലാ ദൂതന്മാരും കാലഘട്ടത്തിന്റെ അവസാനത്താണ് എത്തിയത്. കാര്യങ്ങളെല്ലാം കൊണ്ടുവരുമ്പോൾ ഇത് അവസാന സമയമാകുന്നു. പൗലോസ് തിരുവെഴുത്തുകളെ അറിഞ്ഞുകൊണ്ടും, അതായത് യേശു ക്രിസ്തു മസീഹ ആണെന്ന് അറിഞ്ഞുകൊണ്ട്, അവൻ സുനാദോക്കുകളിൽ കൂടിയും സ്ഥലം തോറും എല്ലാം തിരുവെഴുത്തുകളാൽ അവൻ കാഹളത്തിന് പുറപ്പെടുവിക്കുകയും അവർ എല്ലാവരും അവൻ പുറത്താക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവസാനം അവൻ തന്റെ കാലിൽ പൊടി തട്ടിക്കളഞ്ഞിട്ട് അന്യജാതികളുടെ അടുക്കിലേക്ക് തിരിഞ്ഞു. എന്തായിരുന്നു അത്? ഒരു കാഹളം ഊതുകയായിരുന്നു. ഒരു ദൂതൻ, ഒരു സന്ദേശവാഹകൻ വചനമായിട്ട് അവിടെ നിന്നിരുന്നു. ഓ ദൈവമേ, നിങ്ങളത് വിട്ടുപോകാൻ ഇടയാക്കരുത്, അത് വചനമാകുന്നു. പൗലോസ് ദൈവത്തിന്റെ വചനത്തിന്റെ കലർപ്പില്ലാത്ത വ്യാഖ്യാനവുമായിട്ട് സുന്നഹദോസുകൾ തോറും കാഹളധ്വനി പുറപ്പെടുവിച്ചു. അതവന്റെ ജീവനെ അവന് വിലവെച്ചിരുന്നു. എപ്രകാരം നമുക്ക് അടുത്ത സഭാകാലഘട്ടത്തിലെ ദൂതനായ ഐറേനിയസിലേക്കും മറ്റുമായി കടന്നുപോകാൻ കഴിയും? അടുത്ത സഭാകാലഘട്ടത്തിലെ വിശുദ്ധ മാർട്ടിനും അവർ നിക്കോറിയരുടെ ഉപദേശത്തെ തുടങ്ങിയപ്പോൾ അത് കടന്നു വരാൻ തുടങ്ങിയിരുന്നു. അവർ ആ കാലഘട്ടത്തെ കാഹളധ്വനി ഉയർത്തി. വിശുദ്ധ മാർട്ടിൻ അവന്റെ കാലഘട്ടത്തെ കാഹളധ്വനി ഉയർത്തി. അതിനുശേഷം അഞ്ചാമത്തെ ദൂതനായ ലൂഥർ ദൈവത്തിന്റെ വചനത്താൽ കത്തോലിക്ക സഭയ്ക്കെതിരായി കാഹളധ്വനി ഉയർത്തി. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നവൻ പറഞ്ഞു. ഇത് ക്രിസ്തുവിന്റെ അക്ഷരാർത്ഥമായ ശരീരമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ തിരുവത്താഴത്തെ തറയിലെറിഞ്ഞു കളയുകയും പുറത്തിറങ്ങിപ്പോകുകയും ആ കത്തോലിക്ക സഭയ്ക്കെതിരായി കാഹളധ്വനി ഉയർത്തുകയും ചെയ്തു. ആ കാഹളം ശരിയായ നാദമുണ്ടാക്കി. അത് ശരിയല്ലേ? ആംഗ്ലിക്കൻ സഭയുടെ കാലത്ത് ജോൺ വെസ്ലി ഉയർന്നു വന്നു. ഇനി ഉണർവിന് യാതൊരു കാരണവുമില്ല, അത് വിത്തിലേക്ക് പോയിരിക്കുന്നു എന്നവർ പറഞ്ഞു. എന്നാൽ ജോൺ വെസ്ലി കൃപയുടെ രണ്ടാമത്തെ പ്രവൃത്തിയായ ശുദ്ധീകരണത്തിന്റെ സന്ദേശമായി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആംഗ്ലിക്കൻ സഭയ്ക്കെതിരായി കാഹളനാദം ഉയർത്തുകയും ഒരു സുവിശേഷ കാഹളം കൊണ്ട് യുദ്ധത്തിനൊരുങ്ങുകയും ചെയ്തു. അത് ശരിയാണ്, അവനത് ചെയ്തു. അങ്ങനെ നാം ഇപ്പോൾ ഒരു ലാവോദിക്ക കാലഘട്ടത്തിലെത്തിയിരിക്കുന്നു. അവർ വീണ്ടും അവരുടെ സംഘടനയായിരിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും മെത്തഡിസ്റ്റായും ബാപ്റ്റിസ്റ്റായും പ്രസ്ബിറ്റേറിയൻകാരായും ലൂഥറൻകാരായും പെന്തക്കോസ്തുകാരായും തുടങ്ങിയിരിക്കുന്നു. അവരുടെ അധർമ്മത്തിൽ നിന്നും അവരെ തിരിക്കുന്നതിനും ഈ കാലഘട്ടത്തിലേക്കുള്ള കാഹളത്തിന് ഉയർത്തുന്നതിനുമായി നാം ഒരു പ്രവാചകന്റെ വരവിനായി കാത്തിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം കൂടി അതാണ് പ്രവണതയെങ്കിൽ ദൈവം തന്റെ പ്രവണതയെ ഈ ദിവസം മാറ്റുമോ? അവനത് മാറ്റാൻ കഴിയുകയില്ല. അവന് ക്രമമായിട്ടുള്ള തന്റെ കാൽവയ്പിനെ തുടരേണ്ടിയിരിക്കുന്നു. ഓർക്കുക, ഈ ദൂതൻ ഏഴാമത്തെ ദൂതനും അവൻ എല്ലാ മർമ്മങ്ങളെയും എടുത്ത് ഒരുമിച്ച് കൂട്ടേണ്ടി വരുന്നു. ശ്രദ്ധിക്കുക, ഏഴാമത്തെ ദൂതന് ധനികനായ ലാവോദിക്ക സഭയ്ക്കെതിരായ കാഹളധ്വനി ഉയർത്തേണ്ടിയിരിക്കുന്നു. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്നവർ പറയുന്നു. എന്നാൽ നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതെയും ഇരിക്കുന്നു. അതാണ് അവന്റെ സന്ദേശം. ഓ ദൈവമേ, ഒരു ഭയമില്ലാത്ത പ്രവാചകനെ യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു എന്നതുമായിട്ട് അയക്കുക. എന്നിട്ട് ദൈവത്തിന്റെ ന്യായീകരിക്കപ്പെട്ട വചനം അതിൽ കൂടെ നീങ്ങുകയും അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയിക്കാനും ഇടയാക്കണമേ. അങ്ങനെ അവൻ വരുമ്പോൾ അവൻ ഈ കാലഘട്ടത്തെ കാഹളധ്വനി മുഴക്കും. തീർച്ചയായും അതുപോലെ ചെയ്യും. ലാവോദിക്ക സഭയെ അവനെതിരായി അവൻ ഒരുക്കും. തീർച്ചയായും അവൻ ചെയ്യും. അവർ മറ്റെല്ലാ കാലഘട്ടത്തിലും അത് ചെയ്തു. അത് ഈ കാലഘട്ടത്തിലും മാറുകയില്ല. അത് അതുപോലെ തന്നെയാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലാവോദിക്ക സഭയെ ശ്രദ്ധിക്കുക. ലാവോദിക്ക സഭയുടെ ദൂതനായ ഏഴാമത്തെ ദൂതൻ ഏഴാമത്തെ ദൂതൻ ഇതിനു മുമ്പ് സത്യത്തിനു വേണ്ടി നടത്തപ്പെട്ട പൊരുതിൽ നഷ്ടപ്പെട്ടു പോയ മർമ്മങ്ങളെ അവസാനിപ്പിക്കും. ലൂഥർ എഴുന്നേൽക്കപ്പെട്ടു. എന്നാൽ എല്ലാ സത്യവും അവന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. നീതീകരണം മാത്രമേ അവന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. ശരി, അതോടൊപ്പം ജോൺ വെസ്ലി എന്ന പേരോടുകൂടി അടുത്ത ദൂതൻ ശുദ്ധീകരണമായി വന്നു. അവന്റെ പക്കലും ഉണ്ടായിരുന്നില്ല. വേദപുസ്തകം അങ്ങനെ പറയുന്നു. അത് ഫിലാദൽഫിയ സഭയായിരുന്നു. അതിനുശേഷം ലാവോദിക്യ സഭാകാലഘട്ടം പരിശുദ്ധാത്മാഭിഷേകമായിട്ട് കടന്നു വന്നു. എന്നാൽ അവർ അതെല്ലാം കൂടി കൂട്ടിക്കുഴക്കുകയും നേരെ തിരികെ അവർ ആദ്യത്തെ സ്ഥാനത്ത് ചെയ്തത് തന്നെ പോലെയുള്ള ആചാര നിഷ്ഠകളിലേക്ക് പോവുകയും ചെയ്തു. അവൻ ആൽഫയും ഒമേഗയുമായി കാണപ്പെടുമ്പോൾ അവന്റെ കൈ ഒരു വശത്തായി കിടക്കുകയും ഒരു വശത്തായി ആദ്യം മന്ദമാകുന്നു. അവന്റെ ആത്മാവ് പെന്തിക്കൊസ്തുനാളിൽ ആ കൂട്ടരുടെ മേൽ വീണിട്ട് അവരെ നിറച്ചു. അവൾ ക്രമേണ അതൊഴുക്കിക്കളയുകയും ഇരുണ്ട കാലഘട്ടം വരെ എത്തുകയും ചെയ്തു. ഏഴ് പൊൻനിലവിളക്കുകൾ ഏഴ് സഭാകാലഘട്ടവും അവസാനത്തേത് അവരിൽ നിന്നും ഏറ്റവും അകലെയുള്ളതുമായിരുന്നു. അത് കത്തോലിക്ക സഭയുടെ ആയിരം വർഷക്കാലത്തോളം അടുത്തുള്ള ഇരുണ്ട കാലഘട്ടമായിരുന്നു. ലൂഥർ അടുത്ത പ്രകാശത്തെ കൊണ്ടുവരാൻ തുടങ്ങി. അത് വചനത്തോട് സ്വല്പം അടുത്തുകൊണ്ടിരുന്നു. അടുത്ത പ്രകാശം കുറച്ചുകൂടി അടുത്തായി വരാൻ തുടങ്ങി. അടുത്ത പ്രകാശം ലാവോദിക്കയായിരുന്നു. അതിനുശേഷം നേരെ അത് തിരികെ അത് ആദ്യ സ്ഥാനത്ത് ചെയ്തതുപോലെ തന്നെ അത് കടന്നു വന്നു. അത് ആദ്യ സ്ഥാനത്ത് ചെയ്തതുപോലെ തന്നെ അതിനെ വീണ്ടും താറുമാറിലേക്ക് പോകുകയും ചെയ്തു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ധാരാളം സത്യങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? അവിടെ മറ്റുള്ളവർ സത്യവുമായിട്ട് ഒരു ഒത്തുതീർപ്പ് നടത്തി. എന്നാൽ ഈ ഏഴാമത്തെ ദൂതൻ യാതൊന്നുമായിട്ട് യാതൊരു ഒത്തുതീർപ്പ് നടത്തുകയില്ല. അവൻ അവ്യക്തമായ കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നു. അവൻ അവയെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങനെ അവന്റെ നാദത്തിങ്കൽ ദൈവത്തിന്റെ മർമ്മങ്ങളെല്ലാം നിവൃത്തിയാകും. ഓ ദൈവമേ, അവനെ അയക്കണമേ. അതവനെ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ മറന്നു കിടന്നിരുന്നതായ എല്ലാ മർമ്മങ്ങളും നിവൃത്തിയാക്കപ്പെട്ടു. എന്തിനാലാണ്? ഇവയെല്ലാം മറിഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളാണെങ്കിൽ ഈ മനുഷ്യൻ ഒരു പ്രവാചകനായിരിക്കണം. ഈ അവസാന കാലത്ത് വരേണ്ടതായ പ്രവാചകൻ നാം കാത്തിരിക്കുന്നതായ ആ മഹാനായ ഏലിയാവാണെന്ന് നാം കണ്ടിരുന്നില്ലേ? എന്തുകൊണ്ടെന്നാൽ വേദശാസ്ത്ര പണ്ഡിതന്മാരിൽ കൂടെ മറിഞ്ഞുകിടുന്നതായ ഈ മർമ്മങ്ങൾ ദൈവത്തിന് വെളിപ്പെടുത്തേണ്ടതായിരുന്നു. കൂടാതെ വചന പ്രവാചകന്റെ അടുക്കൽ മാത്രമേ വരികയുള്ളൂ. ആമേൻ. നമുക്കതറിയാം, അവൻ വാഗ്ദത്തം ചെയ്തിരുന്നപ്പെട്ടതുപോലെയുള്ള രണ്ടാമത്തെ ഏലിയാവായിരിക്കും ഇത്. ഹോ ദൈവമേ, അവൻ കൊണ്ടുവരുന്നതായ ഈ സന്ദേശങ്ങളും ഈ കാര്യങ്ങളും എല്ലാം മർമ്മങ്ങളായിരിക്കും. നമുക്ക് ജലസ്നാനമുണ്ട്, എന്നാൽ അതെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്. ഒന്ന് തളിക്കുകയും ഒന്ന് ഒഴിക്കുകയും ഒന്ന് പിതാവുത്തരം പരിശുദ്ധാത്മ നാമത്തിൽ എടുക്കുകയും ചെയ്യുന്നു. ഒന്ന് മുഖം മുമ്പോട്ടാക്കിക്കൊണ്ട് മൂന്ന് വട്ടം സ്നാനപ്പെടുത്തുന്നു. ഒന്ന് പിതാവെന്ന ദൈവത്തിന്റെ പേരിൽ പോലും, വേറൊന്ന് പുത്രൻ എന്ന ഒരു ദൈവത്തിന്റെ പേരിൽ പോലും, വേറൊന്ന് പരിശുദ്ധാത്മ എന്ന ഒരു ദൈവത്തിന്റെ പേരിൽ പോലും കൊടുക്കുന്നു. പറയുന്നു നിങ്ങൾ പിന്നിലോട്ട് മൂന്ന് വട്ടം സ്നാനപ്പെട്ടിരിക്കണം, അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നു. അങ്ങനെ ഓ അതെല്ലാം കൂടി കുഴക്കലായിരിക്കുന്നു. എന്നാൽ ഈ മുഴുവൻ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ അവിടെ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാകുന്നു. മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിനായി സ്വർഗത്തിന് കീഴിൽ വേറൊരു നാമമില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമല്ല, അത് മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്നാനപ്പെട്ടതായിട്ട് വേദപുസ്തകത്തിൽ ഒരിടത്തും ഒരു വേദവാക്യം പോലുമില്ല. ഏതെങ്കിലും പുതിയ സഭയോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സഭയോ ഒരിക്കലും ഒരു വട്ടം പോലും എപ്പോഴെങ്കിലും തളിക്കപ്പെട്ടതായോ ഒഴിക്കപ്പെട്ടതായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രീതി ഉപയോഗിച്ചിട്ടില്ല. പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്നൊരു ചടങ്ങ് ഒരു വട്ടം പോലും ഉപയോഗിച്ചിട്ടില്ല. അത് മതവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളുമാകുന്നു. സത്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഈ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അത് അവസാന നാളുകളിൽ വീണ്ടും യഥാസ്ഥാനത്താക്കപ്പെടും എന്ന് ദൈവം പറഞ്ഞു. ഞാൻ യഥാസ്ഥാനത്താക്കും എന്ന് യഹോവ അറിയിച്ചിരുന്നു. അധികം നാളുകളായിട്ടില്ല, നാം മണവാട്ടി വൃക്ഷം എന്ന സന്ദേശത്തിൽ കൂടി അത് കണ്ടിരുന്നു. അതൊരു പ്രവാചകനെ അതിനുവേണ്ടി എടുക്കും. അവനിവിടെ ആയിരിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. അത് ശരിയാണ്. അവനിവിടെ ഉണ്ടായിരിക്കുമെന്ന് മലാഖിനാലും പറയുന്നു. അവനിവിടെ ഉണ്ടായിരിക്കുമെന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്നു. നാം അവന് വേണ്ടി കാത്തിരിക്കുന്നു. നാം അവന്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനം ന്യായീകരിക്കപ്പെടുന്നത് നാം കാണുകയും ചെയ്യും. അവിടെ കുറച്ചുപേർ മാത്രമേ അത് മനസ്സിലാക്കിയുള്ളൂ. നോഹയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആയിരിക്കും. എത്ര പേരാണ് രക്ഷപ്പെട്ടത്? അഞ്ച് പ്രാണനുകളായിരുന്നു. ലോത്തിന്റെ നാളുകളിൽ വാസ്തവത്തിൽ അവിടെ മൂന്ന് പേരാണ് രക്ഷിക്കപ്പെട്ടത്. അവന്റെ ഭാര്യ ഇറങ്ങി വരികയും പിന്നെ നശിച്ചു പോവുകയും ചെയ്തു. മനുഷ്യപുത്രന്റെ വരവെങ്കിലും അതുപോലെ തന്നെയായിരിക്കും. വളരെ കുറച്ചുപേർ മാത്രം രക്ഷിക്കപ്പെടുകയും ആ സമയത്ത് രൂപാന്തരപ്പെടുകയുമുള്ളൂ. അത് സഭയെടുക്കപ്പെടുന്നതിന്റെ മർമ്മങ്ങളിൽ ഒന്നാണ്. അതിപ്രകാരം ലോത്ത് എടുക്കപ്പെട്ടതുപോലെയാണ് നോഹയും എടുക്കപ്പെട്ടു, സഭയും എടുക്കപ്പെടും. ഒന്നകത്ത് കയറി ഒന്ന് പുറത്തായി പോയി, വേറൊന്ന് മേലേക്ക് പോയി. നോക്കൂ, അത് കൃത്യമായിട്ടും സമ്പൂർണപരമായ കാര്യങ്ങളാണ്. വചനം വരുന്നു, ഈ മർമ്മങ്ങളെല്ലാം നിവൃത്തിയായി കഴിയുമ്പോൾ പിന്നെ അകത്തെഴുതിയിട്ടുള്ളതായ ഈ പുസ്തകം പൂർണ്ണമായി കഴിഞ്ഞിരിക്കും. ഞാനിപ്പോൾ ഇത് വീണ്ടും വായിക്കട്ടെ, അതിനാൽ നിങ്ങൾക്കത് തീർച്ചയായിരിക്കാൻ കഴിയും. ഇപ്പോൾ ശ്രദ്ധിക്കുക. എന്നാൽ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത്, അത് അവസാനത്തെ ദൂതനാണ്, അവൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാക്കപ്പെടും. ഇപ്പോൾ ദൈവത്തിന്റെ മർമ്മം എന്താണ്? ഒന്ന് തിമോത്തിയസിന്റെ മൂന്നിൽ പൗലോസ് പറയുന്നു, ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമെന്നും വലിയതാകുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ഞങ്ങൾ അവനെ തൊടുകയും അവനെ കാണുകയും തേജസ്സിൽ എടുക്കപ്പെടുകയും ചെയ്തു. ദൂതന്മാർക്ക് പ്രത്യക്ഷനാകുകയും ഇവിടെ ഭൂമിയിൽ ന്യായീകരിക്കപ്പെടുകയും ചെയ്തു. അത് ദൈവമായിരുന്നു. തീർച്ചയായും അതൊരു വലിയ മർമ്മമാകുന്നു. എന്നാൽ അതെല്ലാം നിവൃത്തിയാക്കപ്പെട്ടു. അത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന മൂന്ന് ദൈവമല്ല, എന്നാൽ ഒരു ദൈവം തന്നെ മൂന്ന് കാര്യാലയങ്ങളിലാണ്. മോശയുടെ കീഴിൽ പിതൃത്വവും ക്രിസ്തുവിന്റെ കീഴിൽ പുത്രത്വവും ഈ നീണ്ട കാലയളവിൽ പരിശുദ്ധാത്മാവുമാകുന്നു. ഒരേ ദൈവത്തിന്റെ തന്നെ മൂന്ന് നീണ്ട കാലയളവായിരുന്നു. മൂന്ന് ദൈവങ്ങളല്ല. അപ്പോൾ മർമ്മം നിവൃത്തിയാക്കപ്പെട്ട് കഴിഞ്ഞു. ആ പ്രകാരമായിരിക്കണമെന്ന് വേദപുസ്തകം പറയുന്നു. ശാസ്ത്രം അവർ പറഞ്ഞിരുന്നതായ കാര്യത്തെ ഞാൻ പറഞ്ഞതുമായ കാര്യമായിട്ട് വൈരിക്കും കാണിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. അത് ഹവ ഒരു ആപ്പിൾ പഴം തിന്നുവെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ഞാൻ പറഞ്ഞപ്പോഴായിരുന്നു. അവരുടെ ശാസ്ത്രം പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വലിയ തലക്കെട്ടുകളോടുകൂടി അവൾ ഒരു ആപ്രിക്കോട്ട് പഴമാണ് തിന്നതെന്ന് എഴുതിയിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അസംബന്ധമാണ്. അത് അവളെ വഞ്ചിക്കുമോ? തീർച്ചയായും ഇല്ല. നോക്കൂ, അങ്ങനെയാണ് കായൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവൻ അതേ കാര്യങ്ങളെ കൊണ്ടുവന്നത്. എന്നാൽ ദൈവം അവന്റെ ബലിയെ സ്വീകരിച്ചില്ല. എന്നാൽ നീതിമാനായ ഹാബെയിൽ നിന്ന് രക്തമാണെന്ന് വെളിപ്പെടുകയും അവൻ രക്തം കൊണ്ടുവരികയും ചെയ്തു. ഓ ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്ന ഈ സഭയും അതിന്റെ കാലഘട്ടവും തന്നെ. ഈ ദൂതൻ നിന്ന് കഴിയുമ്പോൾ പിന്നെ ഈ അകത്തെഴുത്തുള്ളതായ പുസ്തകം പൂർണ്ണമാക്കപ്പെട്ടിരിക്കും. ഇപ്പോൾ ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കുക. ഏഴാമത്തെ ദൂതന്റെ സന്ദേശം പൂർണ്ണമായി കഴിയുമ്പോൾ ദിവ്യത്വത്തിന്റെ മർമ്മവും സർപ്പസന്ധതിയുടെ മർമ്മവും അതുപോലെയുള്ള മറ്റുള്ള എല്ലാ മർമ്മങ്ങളും തീർന്നിരിക്കും. നിത്യമായ പുത്രത്വമാണെന്ന് അവർ അതിനെക്കുറിച്ച് പറയുന്നു. നിത്യതയ്ക്കൊരു തുടക്കമോ അല്ലെങ്കിൽ ഒരു അവസാനമോ ഒരിക്കലും ഇല്ലാതിരിക്കെ അവൻ എങ്ങനെ ഒരു നിത്യനായ പുത്രനായിരിക്കാൻ കഴിയും? കൂടാതെ പുത്രൻ എന്നത് എന്തോ ഒന്ന് ജാതനായതാകുന്നു. എപ്രകാരം അതിന് ഒരർത്ഥം ഉണ്ടാക്കാൻ കഴിയും? നരകം ഒരുക്കപ്പെട്ടിരിക്കെ അതിലൊരു നിത്യാക്കി എങ്ങനെയായിരിക്കാൻ കഴിയും? ഞാൻ എരിയുന്ന നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും വേദപുസ്തകം അപ്രകാരം പറയുന്നു. എന്നാൽ അത് നശിപ്പിച്ചു കളയുന്നതിനാണ്. രണ്ടാമത്തെ മരണത്തിൽ പങ്കില്ലാത്തവൻ ഭാഗ്യവാൻ എന്ന് വേദപുസ്തകം പറയുന്നു. നോക്കൂ, രണ്ടാം മരണത്തിൽ നിങ്ങൾ നശിക്കപ്പെടുകയില്ല. ആദ്യത്തേത് ഭൗതികമാകുന്നു, എന്നാൽ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു കഴിയുമ്പോൾ രണ്ടാമത്തേത് ആത്മീക മരണമാകുന്നു. പാപം ചെയ്യുന്ന ഏതൊരു ദേഹിയും മരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾക്കായി ശിക്ഷിക്കപ്പെടും. ചിലപ്പോൾ നൂറോളമോ ആയിരത്തോളമോ വർഷങ്ങളിൽ കൂടെ ആയിരിക്കാം. നിത്യമായ ഒരു നരകം ഒരിക്കലും ഉണ്ടായിരിക്കാൻ കഴിയുകയില്ല. കാരണം നരകം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അത് സൃഷ്ടിക്കപ്പെടുകയും പിന്നെ നിത്യവുമായിരിക്കാൻ അതിനെങ്ങനെ കഴിയും? പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാക്കി എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ അത് ഒരുക്കിയിരിക്കുന്നൊന്നാണെങ്കിൽ അത് നിത്യമായിരിക്കാൻ കഴിയുകയില്ല. കാരണം നിത്യമായതായ എന്തിനും ഒരിക്കലും ഒരു തുടക്കമോ അല്ലെങ്കിൽ ഒരു അവസാനമോ ഇല്ല. ആ കാരണത്താൽ നമുക്ക് ഒരിക്കലും മരിക്കാൻ കഴിയില്ല. കാരണം നാം എന്നേക്കുമുണ്ടായിരുന്നു. നാം ദൈവത്തിന്റെ ഒരു ഭാഗവും ദൈവത്തിന്റെ ഒരു വംശമാകുന്നു. കൂടാതെ നിത്യമായിട്ട് അവനൊരു കാര്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മരിക്കാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ അവനോടൊപ്പം നിത്യനാകുന്നു. ആമേൻ. ഈ പഴയ പുതുക്കലാലുള്ള വീട്ടിൽ ഒരുവിധം ക്ഷീണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇരിക്കുന്ന പുസ്തകത്തെ ശ്രദ്ധിക്കുക. ലൂഥർ പോരാടിയതും വെസ്ലി പോരാടിയതും തന്റെ കോസ്തുകാർ പോരാടിയതുമായ ഈ ശുശ്രൂഷകളിൽ അവ്യക്തമായി ശേഷിച്ച ഈ കാര്യങ്ങളെ ഈ ദൂതൻ വരുമ്പോൾ നിവൃത്തിയാകും. എന്നാൽ ഒന്ന് വരുന്നു, അതായത് അവന്റെ കഹളനാഥ തിങ്കൾ ഈ മർമ്മങ്ങളെല്ലാം നിവൃത്തിയാകുമെന്ന് വേദപുസ്തകം പറയുന്നു. വണ്ണസുകാർ യേശുനാമത്തിലേക്ക് പോയി കളഞ്ഞു. ഹൃദയക്കാർ നിക്കാ സമിതിയിൽ അവർ ചെയ്തതുപോലെ തന്നെ പിതാവുത്രൻ പരിശുദ്ധാത്മാവിലേക്ക് പോയിരിക്കുന്നു. അവർ രണ്ടുപേരും തെറ്റായിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ വഴിയുടെ മധ്യത്ത് തിരുവെഴുത്തുകളിൽ സത്യം കിടക്കുന്നു. നാം എവിടെയാണെന്ന് നിങ്ങൾ കാണുന്നുവോ, ഇത് കർത്താവിന്റെ ദൂതനാകുന്നു. വെളിപാട് അഞ്ചിന്റെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി, എഴുത്ത് അകത്തുവശത്തായിരുന്നു. ഏഴ് മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. പുസ്തകത്തിന്റെ അകത്തുവശത്തായിട്ട് എഴുത്തുണ്ടായിരുന്നു, എന്നാൽ പുറത്തുവശത്ത് ഏഴ് മുദ്രകളുണ്ടായിരുന്നു. അതിന്റെ പുറത്തുവശത്തുണ്ടായിരുന്നത് പുസ്തകത്തിൽ എഴുതിയിട്ടില്ലായിരുന്നു. ഇത് വെളിപാടുകാരനായ യോഹന്നാനോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ഓർക്കുക, അത് പുസ്തകത്തിൽ എഴുതിയിരുന്നില്ല. എന്നാൽ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് അകത്ത് എഴുതിയിരിക്കുന്നതായി മർമ്മങ്ങളെല്ലാം നിവൃത്തിയാകും. ആ നാളിൽ ഇതിന്റെ സംരക്ഷണം എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എന്താണ് പ്രാർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ പിന്തുടരുന്നുവോ? എങ്കിൽ പിന്നെ വെളിപാട് പത്തിലെ ഏഴ് ശബ്ദങ്ങൾ വെളിപ്പെട്ടിരിക്കേണ്ടതായ സമയം ഇതാകുന്നു. ഈ പുസ്തകം നിവൃത്തിയായി കഴിയുമ്പോൾ അവിടെ ഒരൊറ്റ കാര്യം മാത്രമേ അവശേഷിച്ചിരിക്കുകയുള്ളൂ. അത് യോഹന്നാൻ എഴുതുന്നതിനായി വിലക്കപ്പെട്ടിരുന്നതായ പുസ്തകത്തിന്റെ പുറത്തുവശത്തായിട്ട് എഴുതിയിരുന്ന ഏഴ് രഹസ്യമായ ഇടിനാഥത്തിന്റെ ശബ്ദമാകുന്നു. ഞാനത് വായിക്കട്ടെ. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമെടുത്തും തലയിൽ ആകാശവിന്റെ ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയുമുള്ളവൻ. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറിയൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇത് ശ്രദ്ധിക്കുക. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹമലരം പോലെ അവൻ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ ഏഴിടിയും നാദമുഴക്കി. ശ്രദ്ധിക്കുക, ഏഴിടി നാദമുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. അവിടെ എന്തോ പറഞ്ഞിരുന്നു, അത് വെറും ഒരു നാദമായിരുന്നില്ല. എന്തോ അവിടെ പറഞ്ഞിരുന്നു, അപ്പോൾ അവൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ സ്വർഗത്തിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ നാദവും ഇടിയും എവിടെ നിന്നായിരുന്നു എന്ന് നോക്കൂ. സ്വർഗത്തിൽ നിന്നായിരുന്നില്ല, അത് ഭൂമിയിലായിരുന്നു. ഇടി ഒരിക്കലും സ്വർഗത്തിൽ നല്ല മുഴങ്ങിയിരുന്നത് അത് ഭൂമിയിൽ നിന്നാണ് മുഴക്കപ്പെട്ടത്. ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ ഏഴിടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കാം. അത് വലിയ അക്ഷരത്തിൽ SEAL എന്നാണ്. എഴുതാതെ മുദ്രയിട്ടേക്കാം എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. അത് പുറത്തുവശത്തായിരുന്നു. പുസ്തകം പൂർത്തിയാക്കപ്പെട്ടപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന്റെ മുൻവശത്താണെന്ന് പറഞ്ഞിരുന്നില്ല, എന്നാൽ അതിന്റെ പുറത്തുവശത്താണെന്ന് അവൻ പറഞ്ഞു. അതിനുശേഷം ഈ ഏഴിടിനാദങ്ങളൊന്ന് മാത്രമാണ് ആ പുസ്തകത്തിന്മേൽ വന്നതും അത് വെളിപ്പെടുത്തപ്പെട്ടു വരുന്നില്ല. അത് പുസ്തകത്തിൽ എഴുതിയിട്ട് പോലുമില്ല. ഓ എന്റെ, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങളത് വാസ്തവത്തിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. തെറ്റിപ്പോകരുത്, ദയവ് ചെയ്ത് ഈ സമയത്ത് തെറ്റിപ്പോകരുത്. ഞാൻ നിങ്ങളെ വിട്ടുപോകാൻ പോകുകയാണ്. നിങ്ങൾ തെറ്റിപ്പോകരുത്. നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ മുദ്രകൾ പുസ്തകത്തിന്റെ പുറത്തുവശത്താണ്. ഏഴാമത്തെ ദൂതന് കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല മർമ്മങ്ങളും നിവൃത്തിയായിരിക്കും. അവന്റെ കയ്യിൽ തുറന്നിരുന്നതും അകത്തെഴുതിയിരുന്നതുമായ പുസ്തകം അടച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ദൈവത്തിന്റെ മർമ്മങ്ങൾ നിവൃത്തിയാക്കപ്പെട്ടിരിക്കും. ഇത് ദൈവത്തിന്റെ മർമ്മങ്ങളാകുന്നു. സഭ എടുക്കപ്പെടുന്നതും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും മർമ്മങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഏഴാമത്തെ സ്വർഗദൂതൻ കാഹളമൂതുമ്പോൾ എല്ലാ മർമ്മങ്ങളും കഴിഞ്ഞിരിക്കും. അതാരായിരുന്നാലും അതെന്ത് തന്നെയായിരുന്നാലും അവൻ വരട്ടെ, ദൈവത്തിന്റെ വചനം തെറ്റുകയില്ല. എന്നാൽ അവൻ പറഞ്ഞു, ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകും. ഈ കാര്യങ്ങളെല്ലാമും അതുപോലെ ഹോ റോം വേശിയായിരിക്കുന്നതും എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളും സഭാ സമുദായങ്ങളും അവളുടെ പിന്നാലെ സംഘടിച്ചുകൊണ്ട് അവളോടൊപ്പം വേശിമാരായിത്തീരുന്നു. നോക്കൂ, പ്രവാചകന്മാരാർ അറിയിക്കപ്പെട്ടതായ ഈ മർമ്മങ്ങളെല്ലാം ഇവിടെ വെച്ച് ഈ അവസാന നാഴികയിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കും. ഈ ഏഴാമത്തെ ദൂതൻ ലാവോദിക്യ സഭയിൽ എഴുന്നേറ്റ് സത്യമായ കാഹളനാദം പുറപ്പെടുവിക്കാൻ തുടങ്ങുമ്പോൾ അത് അവർ പറയുന്നതുമായി വിപരീതമായിരിക്കുന്നതിനാൽ അവർ അത് വിശ്വസിക്കുകയില്ല. അവർ തീർച്ചയായും അത് വിശ്വസിക്കുകയില്ല. എന്നാൽ അതൊരു പ്രേരണയേറിയതായ പ്രവാചകനായിരിക്കും. കാരണം അതിനെ വർണ്ണിക്കാൻ മറ്റു യാതൊരു വഴിയുമില്ല. മനുഷ്യർ തൃത്വത്തെ വർണ്ണിക്കാൻ ശ്രമിച്ചിട്ട് തലനിറച്ച് ഭ്രാന്ത് പിടിച്ചുപോയി. ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ ഇപ്പോഴും ഹവ ആപ്പിൾ പഴം തിന്നെന്നും മറ്റുമുള്ളതായ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ യേശു സഭയെ കണ്ടുപിടിച്ചതുപോലെ മനുഷ്യർ അവരുടേതായ ആചാരമര്യാദകളെ തുടർന്നുകൊണ്ടിരിക്കുന്നതിനാലാണ്. എന്നാൽ ഇതൊരു ദൈവികമായി നയിക്കപ്പെടുന്ന പ്രവാചകനായിരിക്കും. കാരണം യേശു ക്രിസ്തുവിന്റെ വെളിപാടിന്റെ സത്യമായ വ്യാഖ്യാനത്തോടുകൂടിയ ദൈവവചനം അവന്റെ അടുക്കിലേക്ക് വരുന്നു. അതുകൊണ്ട് പിന്നെ ഇത് അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ അവന്റെ കാഹളനാദത്തിങ്കൽ അത് യഹോവായി പ്രകാരം അരളി ചെയ്തതാകുന്നു. നമുക്കത് വ്യക്തമായിട്ടുണ്ട്. അവൻ തന്റെ സന്ദേശത്തിന്റെ കാഹളനാദം പുറപ്പെടുവിക്കുമ്പോൾ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കും. അത് പൗലോസ് ഓർത്തഡോക്സുകാരോട് ചെയ്തതുപോലെയാകുന്നു. കൂടാതെ ലൂത്തറും വെസ്ലിയും ബാക്കിയുള്ളവരും സഭാ സംഘടനകൾക്കെതിരായി ചെയ്തതുപോലെയുമാകുന്നു. അവൻ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അവർ കള്ളം പറയുകയും അത് സത്യമല്ലെന്നും അവർ മനുഷ്യരെ ചതിക്കുകയാണെന്നും അവരോട് പറയും. അവൻ കാഹളനാദം പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ കഴിയുകയില്ല. അത് പരാജയപ്പെട്ടു പോകുകയില്ല. കാരണം അവൻ ദൈവത്തിന്റെ വചനത്തിൽ ന്യായീകരിക്കപ്പെട്ട പ്രവാചകനായിരിക്കും. അതെന്താണെന്ന് കൃത്യമായും നിങ്ങൾ അറിഞ്ഞിരിക്കും. അങ്ങനെ അവൻ കാഹളനാദം പുറപ്പെടുവിച്ചിട്ട് ബാബിലോണിൽ നിന്നും എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ അവളെ വിട്ടുപോരുവീൻ എന്നവരെ വിളിക്കും. ദൈവമാണ് അവനെ അയച്ചിരിക്കുന്നത്, ഇത് വിട്ടുകളയരുത്. അവൻ കാഹളനാദം പുറപ്പെടുവിക്കുമ്പോൾ മർമ്മങ്ങൾ
നിവൃത്തിയാക്കപ്പെടും.
ഇപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ പിന്നെ ഇത് വെളിപാട് 10 7 മുദ്രകളുടെ ശബ്ദങ്ങൾ വെളിപ്പെടേണ്ടതായ സമയമായിരിക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ഈ പുസ്തകത്തിലെ എല്ലാ മർമ്മങ്ങളും പൂർത്തിയാക്കപ്പെടും. അത് എല്ലാ മർമ്മങ്ങളെയും നിവൃത്തിയാക്കും എന്ന് വേദപുസ്തകം ഇവിടെ പറയുന്നു. മറ്റുള്ള കാലഘട്ടങ്ങളിൽ മനുഷ്യർ സത്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ അവർ നീതീകരണത്തിന് വേണ്ടി പോരാടുകയും അവർ കുറച്ചുനിന്ന് മുമ്പോട്ട് പോയി. പിന്നെ ശുദ്ധീകരണമായിരുന്നു. അവർ ഇതിനുവേണ്ടിയും അതിനുവേണ്ടി പോരാടി. അങ്ങനെ അവർ ഇതിനെല്ലാം വേണ്ടി പോരാടി. എന്താണ് അവർ ചെയ്തത്? അവർ നേരെ തിരിഞ്ഞിട്ട് സംഘടനയെ രൂപം കൊണ്ടിട്ട് അതേ കാര്യത്തിലേക്ക് തന്നെ പോയി. പെന്തക്കോസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും ലൂഥറൻകാരും ഇവരെല്ലാം അതേ കാര്യം തന്നെ ചെയ്തിട്ട് നേരെ തിരിഞ്ഞ് അതേപോലെ തന്നെ അതിലേക്ക് പോയി. വെളിപാടിന്റെ 17 അവർ അത് തന്നെ ചെയ്യുമെന്ന് വേദപുസ്തകം പറയുന്നു. വേശ്യമാരുടെ മാതാവും അവളുടെ പുത്രിമാരും മർമ്മം മഹതിയാം ബാബിലോണമാകുന്നു. അത് വെളിവാക്കപ്പെടാൻ പോകുന്ന മർമ്മങ്ങളിൽ ഒന്നാണെന്ന് വേദപുസ്തകം ഇവിടെ പറയുന്നു. പ്രൊട്ടസ്റ്റന്റുകാരും വേശ്യമാരും ആത്മീയ വേശ്യവൃത്തി ചെയ്യുകയും സഭാ സംഘടനകളാൽ ജനങ്ങളെ അവരുടെ മനുഷ്യനിർമ്മിതമായ ഉപദേശങ്ങളുടെ അധർമ്മത്തിന്റെ പാനപാത്രത്തിലേക്ക് നയിക്കുകയും സർവശക്തനായ ദൈവത്തിന്റെ സൗജന്യമായി ഒഴുകുന്ന യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന രക്തത്താൽ നിറഞ്ഞ ഉറവയിൽ നിന്നും അവരെ വലിച്ചു മാറ്റുകയും ചെയ്യുന്നു. അത് സത്യമാണ് എങ്കിൽ തന്നെ ദൈവം അതിനെ പിന്താങ്ങും. അവനാണത് ചെയ്തിരിക്കുന്നത്. അവനത് തുടരുകയും ചെയ്യും. എന്നാൽ അത് സംഭവിച്ചു കഴിയുമ്പോൾ വചനം നിവൃത്തിയാക്കപ്പെട്ടിരിക്കും. ഇപ്പോൾ ഒരു കാര്യം മാത്രമേ അവിടെ അവശേഷിച്ചിരിക്കുന്നുള്ളൂ. അത് 7 ഇടിനാദമാണ്. അത് നമുക്കറിയില്ല. കൂടാതെ അത് വ്യർത്ഥമായിട്ട് ഇടിനാദം ഉണ്ടാക്കുകയില്ല. ദൈവം എന്തെങ്കിലും വിനോദത്തിനായിട്ട് ചെയ്യുകയില്ല. നാം വിനോദിക്കുകയും വിഡ്ഢിത്തമായി പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം ചെയ്യുകയില്ല. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ഊ എന്നും ഇല്ല എന്നുമാണ്. അവൻ വെറുതെ മഠേത്തരം കളിക്കില്ല. അവൻ കളിപ്പിക്കുകയില്ല. അവൻ പറയുന്നതിനെ അവൻ അർത്ഥമാക്കുന്നു. എന്തെങ്കിലും അർത്ഥമില്ലാതെ യാതൊരു കാര്യങ്ങളും അവൻ പറയാറില്ല. 7 ഇടിനാദങ്ങൾ യേശുക്രിസ്തുവിന്റെ ഇവിടെയുള്ള വെളിപാടിൽ അതെന്തോ മർമ്മമാണ്. ഇത് യേശുക്രിസ്തുവിന്റെ വെളിപാടാണെന്ന് വേദപുസ്തകം ഇവിടെ പറയുന്നില്ലേ? എങ്കിൽ പിന്നെ അവിടെ മറിഞ്ഞു കിടക്കുന്ന എന്തോ രഹസ്യമുണ്ട്. അതെ, എന്താണതോ 7 ഇടിനാദത്തിൽ അതുണ്ട്. കാരണം യോഹന്നാനത് എഴുതുവാനായി ഭാവിച്ചു. എന്നാൽ സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം അത് എഴുതരുത് എന്ന് പറഞ്ഞു. എന്നാൽ മുദ്രയിട്ടേക്കുക, പുസ്തകത്തിന്റെ പുറത്തെ ഭാഗത്ത് ഇടുക എന്നവനോട് പറഞ്ഞു. അത് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. അത് മർമ്മങ്ങളാകുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വ്യക്തമാക്കപ്പെടുന്നു. അത് ആത്മപരമായിരുന്നില്ല, അത് ലൈംഗിക സംബന്ധമായിരുന്നു എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്നു. അതിനു മുമ്പിൽ നിൽക്കാൻ ഒരൊറ്റ ഒരുവിന് പോലും കഴിയുകയില്ല. എന്റെ ജീവിതത്തിൽ ഒരു പ്രാസംഗിന് അതുമായി യോജിക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്കറിയാമോ, ഷിക്കാഗോയിൽ വെച്ച് ഏകദേശം 350 പ്രസംഗികരുടെ മുമ്പിൽ ഞങ്ങൾ നിന്നു. ഷിക്കാഗോയിൽ നിന്നും ഇവിടെ ആയിരിക്കുന്ന സ്ത്രീകൾ അതിനെക്കുറിച്ച് കേൾക്കുകയും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിന് 3 രാത്രികൾക്ക് മുമ്പ് കർത്താവിനോട് പറഞ്ഞു, അവർ നിന്നെ കെണിയിലാക്കാൻ പോവുകയാണ്, ഇവിടെയുള്ള ജനലിന്റെ അടുക്കൽ നിൽക്കുക, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ശ്രീമാൻ കാൾസും ടോമി ഹിക്സും നാളെ രാവിലെ നീയുമായി കണ്ടുമുട്ടുകയും പ്രഭാത ഭക്ഷണത്തിന് നിന്നോടൊപ്പം പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ടോമിയോട് നിൽക്കാനായി നീ പറയണം. എന്നാൽ അത് ഇപ്രകാരമായിരിക്കും കാണപ്പെടുന്നതെന്ന് അവൻ പറഞ്ഞു. അവർ വിചാരിക്കുന്ന സ്ഥലത്ത് അവർ യോഗം നടത്താൻ പോകുന്നില്ല എന്ന് പറയുക, അവർ വേറൊരു സ്ഥലത്തായിരിക്കും. എന്നിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അതെനിക്ക് ധാരാളമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഫുൾ ഗോസ്പൽ ബിസിനസ്മാൻകാരുടെ പ്രസിഡന്റായ ശ്രീമാൻ കാൾസ് എന്നെ വിളിച്ചിട്ട്, സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങളോട് കൂടി പ്രഭാത ഭക്ഷണത്തിനായി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കുക, ടോമി ഹിക്സണും അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ടൗൺ ആൻഡ് കൺട്രിയിലേക്ക് പോയിട്ട് ഓ സഹോദരൻ ബ്രഹാം, ഓ ഇതാകുന്നു അതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ടോമി, നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? തീർച്ചയായും സഹോദരൻ ബ്രഹാം, എനിക്ക് വേണ്ടി നീ സംസാരിക്കുമോ എന്ന് ഞാൻ ആശിക്കുന്നു. ഓ, എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ വെറും 7 ക്ലാസ് പഠിത്തമുള്ളവനാണ്. ഞാൻ എംപയറിന് പകരം അമ്പയർ എന്ന് പറയും. നോക്കൂ, അവരുടെ മുമ്പിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കൂടാതെ മഹത്തായ ശിക്കാഗോയുടെ സുവിശേഷ ശുശ്രൂഷക സമിതി അവിടെ ഉണ്ടായിരിക്കും. എന്റെ 7 ക്ലാസ് വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത്? ടോമി, നീ വേദശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദമുള്ളവനാണല്ലോ, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നിനക്കറിയാമല്ലോ. എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. സഹോദരൻ ബ്രഹാം, എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് പറ്റില്ല? ഞാൻ നിനക്ക് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് നേരെ ശരിയായിട്ട് മുന്നോട്ട് വെച്ചു. ഓ സഹോദരൻ ബ്രഹാം, അദ്ദേഹത്തിന് അത് കഴിയുകയില്ല എന്ന് സഹോദരൻ കാൾസൺ പറഞ്ഞു. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് ഞങ്ങൾ എന്തുകൊണ്ടാണ് നിനക്കറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം, എന്നാൽ നിങ്ങൾ അതെന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർ എനിക്ക് വേണ്ടി ഒരു കെണി ഒരുക്കിയിരിക്കുന്നു. സഹോദരൻ കാൾസൺ, നമുക്ക് കഴിഞ്ഞ വിരുന്ന് നടന്നിരുന്നതായ ഹോട്ടലിന്റെ കുറി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അങ്ങനെയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതെ, നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ സഹോദരൻ ബ്രഹാം, ഞാനതിനുവേണ്ടി കാശ് മുൻകൂട്ടി അടച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല, അത് അവിടെ ആയിരിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അതൊരു പച്ച നിറമുള്ള മുറിയാണ്, നാം ഒരു തവിട്ട് നിറമുള്ള മുറിയിലായിരിക്കാൻ പോകുന്നു. ഞാൻ പിന്നിൽ മൂലക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഡോക്ടർ മീഡ് വലതുവശത്തുണ്ടായിരിക്കും. ആ നിറമുള്ള മനുഷ്യനും അയാളുടെ ഭാര്യയും അവിടെ ഇരിക്കും. അങ്ങനെയെല്ലാം ആകുന്നു. എന്റെ ഏറ്റവും വലത് ഭാഗത്തായിട്ട് ഒരു ബുദ്ധമതക്കാരനായ പുരോഹിതനിരിക്കും. കൂടാതെ എപ്രകാരം വസ്ത്രധാരണം ചെയ്തിരിക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ടോമി, അതെന്താണെന്ന് നിനക്കറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. മഹത്തായ ശിക്കാഗോയിലെ സുവിശേഷ ശുശ്രൂഷക സമിതി യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്ഥാനപ്പെടുത്തലിനെ എനിക്കെതിരായിട്ട് വെല്ലുവിളിക്കാൻ പോവുകയാണ്. മഹത്തായ ശിക്കാഗോയിലെ സുവിശേഷ ശുശ്രൂഷക സമിതി പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ പ്രമാണത്തെയും അന്യഭാഷ സംസാരിക്കുന്നതിനെയും വെല്ലുവിളിക്കാൻ പോവുകയാണ്. സർപ്പത്തിന്റെ വംശത്തെക്കുറിച്ചും കൃപയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനെയും തർക്കം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ടോമി നോക്കിയിട്ട്, ദഹിയും നന്മയും ഉണ്ടാകണമേ, ഞാൻ പോകുക പോലെ ചെയ്യുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെ, നീ വരിക എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ദിവസം പൈസ നിക്ഷേപിക്കാനായി മേടിച്ചയാൾ അത് തിരികെ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഗാനമേളയുണ്ട്, ഞങ്ങൾ അതിനായി ഇടപാട് ചെയ്യുകയും ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ മറന്നുപോകുകയും അങ്ങനെ അത് നഷ്ടപ്പെട്ടു വരിക്കുന്നു. ഞങ്ങൾക്കത് ഗാനമേളയ്ക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു, നിങ്ങൾക്കതിന് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടൗൺ ആൻഡ് കൺട്രിയിലേക്ക് പോയി. അന്ന് രാവിലെ അവിടേക്ക് നടന്നിരുന്നു, അവരെല്ലാം അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഡെസ്കിന് പിന്നിലായിട്ട് അവർ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വരുന്നതിനായി കാത്തിരുന്നു. അതിനുശേഷം ഞാൻ ചുറ്റുമായി പ്രകാരം അവരെ നോക്കി. ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഒരു മുറിയിലായിരുന്നു. അവിടെ മഹത്തായ ശിക്കാഗോയിലെ സുവിശേഷ ശുശ്രൂഷക സമിതി അത് കഴിഞ്ഞിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു. ഞാൻ അവരെ ചുറ്റുമായി നോക്കി. അവരിൽ ഓരോരുത്തരും അവരെ ഡോക്ടറും PhDയും LL QUSDയും അതുപോലെയുള്ള കാര്യങ്ങളാലും പരിചയപ്പെടുത്തി. അവരത് തീരുന്നതുവരെ ഞാൻ അവരെ കേട്ടുകൊണ്ട് അവിടെ ഇരുന്നു. അതിനുശേഷം സഹോദരൻ കാൾസൺ എഴുന്നേറ്റിട്ട് മാന്യരെ എന്ന് തുടങ്ങി. നിങ്ങളെല്ലാവരും ഹാങ് കോൾസിനെ അറിയുമല്ലോ. അവിടെ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, നിങ്ങൾക്കത് ടേപ്പിലാക്കിയിട്ട് ഇവിടെയുണ്ട്, നിങ്ങൾ ആ ടേപ്പുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിവിടെ അവരുടെ പക്കലുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാന്യരെ, ഞാൻ നിങ്ങൾക്ക് അടുത്തതായി സഹോദരൻ ബ്രഹാമിനെ പരിചയപ്പെടുത്തി തരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളുമായിട്ട് നിങ്ങൾ എല്ലാവരും യോജിച്ചെന്ന് വരികയില്ല, എന്നാൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളെ പറയട്ടെ. 3 ദിവസത്തിന് മുമ്പ് ഞങ്ങളൊരു സ്ഥലത്തിരിക്കുകയും ഇന്ന് രാവിലെ ഇവിടെ സംഭവിച്ചിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും ആ മനുഷ്യൻ എന്നോട് പറഞ്ഞിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുകയുണ്ടായിരുന്നില്ല. നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാനായി തയ്യാറായിരിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. മറ്റേ സ്ഥലത്തെ എനിക്ക് റദ്ദ് ചെയ്തിട്ട് നാം ഇവിടെ ആയിരിക്കും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. കൂടാതെ ഡോക്ടർ മീഡും ഈ ജനങ്ങളും എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ടും അദ്ദേഹം എന്നോട് പറയുകയും അതേപോലെ തന്നെ ഇതാ അവർ ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അദ്ദേഹവുമായിട്ട് യോജിച്ചില്ലെന്ന് പറയാനിടയുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണോ അതുമായിട്ട് അദ്ദേഹം ഭയമില്ലാത്തവനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഹോദരൻ പ്രണാം, സാറ നിങ്ങളുടേതാകുന്നു. നാം ഇന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇന്ന് രാവിലെ എടുത്ത ഭാഗത്തെ വായിച്ചു, അതായത് ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. ഇപ്പോൾ നമുക്കിത് ശരിയാക്കി കളയാം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും വേദശാസ്ത്രത്തിന്റെ ഡോക്ടർമാരും മറ്റുമായിരിക്കെ ഞാൻ എന്നെ തന്നെ സ്വയമായിട്ട് ഇവിടെ നിർത്തുന്നു. അങ്ങനെ നിങ്ങൾ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം കൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ആദ്യം അതുമായി തന്നെ തുടങ്ങാം. ഞാൻ പഠിപ്പിച്ചിരിക്കുന്നതായി എന്തിനെങ്കിലും കുറിച്ച് പറയുന്നതിനായി നിങ്ങളിൽ നിന്നും ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ വേദപുസ്തകമായിട്ട് എന്റെ ഒരു വശത്തായി വന്ന് നിൽക്കുക. അതിനെ തെറ്റാണെന്ന് തെളിയിക്കുന്നതിനായി ഇവിടെ എന്റെ ഒരു വശത്തായിട്ട് ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുക. ഞാൻ കാത്തുനിന്നു, ആരും യാതൊന്നും പറഞ്ഞില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്ന് എന്റെ വശത്തായിട്ട് നിൽക്കാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് കുഴപ്പം? എന്റെ അടുക്കൽ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പിന്നെ എന്റെ പിന്നിലായി കൊള്ളുക എന്ന് ഞാൻ പറഞ്ഞു. എന്നെ അല്ല അവർ ഭയപ്പെട്ടിരുന്നത്, സർവശക്തനായ ദൈവത്തിന്റെ ദൂരനെയാണ് ഭയപ്പെട്ടിരുന്നത്. വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി എന്നോട് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നതിലും കൂടുതൽ ഭംഗിയായിട്ട് അവർക്കറിയാം. അവിടെ നിൽക്കുന്നതിന് കൂടുതൽ അവർ അതറിഞ്ഞിരുന്നു. അതെ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ സമയങ്ങളിലും അവരുടെ സമയങ്ങളിൽ പോലും ഉണ്ടായിരുന്നു. എന്നാൽ അവർ അത് ചെയ്യുകയില്ല. ഇതത്രമാത്രം മഹത്തായതും ഇതത്രമാത്രം സത്യമാണെന്ന് അവർ അറിഞ്ഞിരിക്കെ എന്താണ് പിന്നെ കാര്യം? അത് ഞാൻ ടേപ്പിലാക്കുകയും എവിടെ വെച്ചായിരുന്നാലും ക്രിസ്തീയമായ രീതിയിൽ ഏതൊരു സഹോദരനോടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ആരോടും വാദം നടത്തുകയില്ല. എന്നാൽ അതിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം വചനത്താൽ തെറ്റാണെന്ന് തെളിയിക്കുന്നതിനായി നിങ്ങൾ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വചനത്താലല്ല, ഇന്ന ഇന്ന ഡോക്ടർമാർ പറഞ്ഞതിനാലോ ഇന്ന ഇന്ന വിശിഷ്ടം പറഞ്ഞതിനാലോ അനുസരിച്ചല്ല ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അതാണ് അടിസ്ഥാനം. അതെന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരത് ചെയ്യുകയില്ല. ഇപ്പോൾ നോക്കൂ, പുസ്തകം പൂർത്തിയാക്കപ്പെട്ട് വെളിപാട് 10 വെളിപ്പെട്ടിരിക്കുമ്പോൾ പിന്നെ 7 നാദങ്ങൾക്കുള്ള സമയമായിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ നിങ്ങളെ അധികം നീണ്ട നേരം ഇരുത്തുകയില്ല. ഞാൻ നിങ്ങളെ ക്ഷീണിപ്പിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം. ഇവിടെ 10:20 കൂടിയുണ്ട്. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ എഴുന്നേൽക്കുകയും സ്ഥാനങ്ങൾ മാറുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നു. സഭയുടെ പണി പൂർത്തിയായിട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് കാലുകഴപ്പും മറ്റുമുണ്ടായിരിക്കില്ല. അത് പ്രസംഗിക്കുന്നതിനായി മുഴുവൻ ദിവസവും നമുക്ക് എടുക്കാൻ കഴിയും. ഇപ്പോൾ ശ്രദ്ധിക്കുക, 7 ശബ്ദങ്ങൾ ഇടിനാഥം മുഴങ്ങിയായിരുന്നു. അത് പൊട്ടിത്തെറിക്കലായിരുന്നു. ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞാൻ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ഈ മണി നാദം മുഴക്കിയപ്പോൾ അത് ഇടിനാദം മുഴക്കി. 7 സഭാകാലഘട്ടങ്ങൾക്ക് ശേഷം അതിനെ പിന്തുടർന്നുകൊണ്ടുള്ള 7 മുദ്രകളിൽ ആദ്യത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ ഒരു ഇടിമുഴക്കമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഈ പുസ്തകത്തിലെ ആദ്യത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ ഒരു ഇടിമുഴക്കമുണ്ടായിരുന്നു. പുസ്തകത്തിന് പുറത്തുവച്ചിട്ടുള്ളതായ ആദ്യത്തെ മുദ്രയും പൊട്ടിച്ചപ്പോൾ ഇതേ രീതിയിൽ തന്നെ ആയിരുന്നു കാണില്ലേ? ദൈവം തന്റെ പദ്ധതിയെ മാറ്റുന്നില്ല. വെളിപാടിന്റെ 6 അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം. കുഞ്ഞാട മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികൾ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളിൽ ഒന്ന് നീ വരിക എന്ന് പറഞ്ഞു. അവിടെ തന്നെ ഒരിക്കലും വേറൊരു ഇടിമുഴക്കമുണ്ടായിരുന്നില്ല. അവസാനത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം 30 മിനിറ്റോളം മൗനതയുണ്ടായി. എന്നാൽ ആദ്യത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ ഒരു ഇടിമുഴക്കമുണ്ടായി. ഓ സഭയെ, ഇതായിരിക്കാൻ കഴിയുമോ? നാം അത്രയും ദൂരത്തായിരിക്കുന്നുവോ? സ്നേഹിതരെ, ചിന്തിച്ചു നോക്കുക. ചിലപ്പോൾ ആയിരുന്നേക്കാം അതാകരുതെന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ അതാണെങ്കിൽ പിന്നെ എന്തായിരിക്കും? ആ പൊട്ടിത്തെറിക്കൽ എന്തായിരുന്നു? ദൈവം മുമ്പാകെയും ഈ തുറന്ന വേദപുസ്തകവുമായിട്ട് ഞാൻ കള്ളം പറയുന്നില്ല. ഒരു പൊട്ടിത്തെറിക്കൽ ഭൂമിയെ കുലുക്കി കളഞ്ഞു. 7 മുദ്രകളിൽ ആദ്യത്തെ മുദ്ര വേദപുസ്തകത്തിൽ പൊട്ടിച്ചപ്പോൾ അത് കടന്നു വരികയും അതൊരു വട്ടം മാത്രമായിരുന്നു. എന്നാൽ ഒരു പൊട്ടിത്തെറിക്കൽ, ഒരു ഇടിമുഴക്കം സകലത്തിനെയും കുലുക്കി കളഞ്ഞു. പുസ്തകത്തിന്റെ പുറത്തു വച്ചിട്ടുള്ള മുദ്ര പൊട്ടിക്കപ്പെടണമെങ്കിൽ പിന്നെ അതും ഒരു ഇടിമുഴക്കമായിരിക്കില്ലേ? എനിക്കറിയില്ല, എനിക്ക് പറയാൻ കഴിയില്ല. 1 മുദ്രയിൽ അവിടെ ഒരു ഇടിമുഴക്കമുണ്ടായി. ആ മുദ്ര ഒരു ഇടിമുഴക്കമായിരുന്നു. ആ സമയത്ത് കാഹളം തുറക്കപ്പെട്ടിരുന്നു. പെന്തക്കോസ്ത് നാളിൽ കാഹളം ഊതപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിൽ കടക്കുന്നില്ല. ആ ദർശനം തിരുവെഴുത്ത് പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഞാൻ കണ്ടതും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതുമായ ആ ദർശനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓർക്കുക, ആ ദർശനം തിരുവെഴുത്ത് പ്രകാരമാണെങ്കിൽ അത് തിരുവെഴുത്തുകളാൽ തന്നെ വ്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ അതേ തിരുവെഴുത്തിന്റെ തുടർച്ചയായിരിക്കണം. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്നതിന് ഞാൻ സ്വല്പം കാത്തിരിക്കുന്നു. ഞാൻ കണ്ടതായി ഈ കാര്യം എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ മരിക്കാൻ ഭയപ്പെട്ടിരുന്നു. നാം വെറുതെയാക്കപ്പെട്ടുവോ? നാം അവസാനത്താണോ? ഓർക്കുക, ഇത് നടക്കുമ്പോൾ ആ ദൂതൻ ഇനി കാലമുണ്ടാകില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. വാസ്തവത്തിൽ നാം ഇതിൽ കടന്നിരിക്കുന്നുവോ എന്ന് ഞാൻ അതിശയപ്പെടുന്നു. നിങ്ങൾ പറയും അത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കാൻ പറ്റും എന്ന പോലെയുണ്ട്.
He comes in a minute when you think not.
സഹോദര, നിങ്ങൾ വിചാരിക്കാത്ത നാഴികയിൽ അവൻ വരും. നിങ്ങളുടെ അവസാനത്തെ പ്രാർത്ഥന നിങ്ങൾ അത് കേൾക്കും.
Now is it plain?
ഇപ്പോൾ ഇത് വ്യക്തമാണോ?
When the first seal was opened,
ആദ്യത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ പുസ്തകത്തിന്റെ അകത്തുവശത്തുണ്ടായിരുന്നതായ മുദ്രകൾ ഈ മർമ്മങ്ങൾ ശബ്ദം പുറപ്പെടുവിച്ചു. നീതീകരണവും ശുദ്ധീകരണവും കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭയും മറ്റുമായിരുന്നു. അവരുടെ പോരാട്ടങ്ങളും പിന്നെ ദൈവത്തിന്റെ വചനത്തിലുള്ളതായ അവർ വിട്ടുകളഞ്ഞതായ ഈ അവ്യക്തമായ ഭാഗങ്ങളും ഏഴാമത്തെ ദൂതൻ വന്നിട്ട് അവയെല്ലാം ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. നോക്കൂ, അതിനുശേഷം അവൻ തീർന്നു കഴിയുമ്പോൾ ഏഴ് ഇടിനാദങ്ങൾ നാദം മുഴക്കുകയും ചെയ്തു. യോഹന്നാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ അത് എഴുതരുത്, മുദ്രയിട്ടേക്കാ എന്ന് പറഞ്ഞു. അങ്ങനെ പുസ്തകത്തിന്റെ അകത്തുള്ള മുദ്രകളിലൊന്നായ ആദ്യത്തെ മുദ്ര തുറക്കപ്പെട്ടു. അതൊരു ഇടിമുഴക്കത്തോടെ തുറക്കപ്പെട്ടു. ഇത് തിരുവെഴുത്ത് പ്രകാരമാണെങ്കിൽ വേദപുസ്തകത്തിലുള്ള ഏതൊരു കാര്യങ്ങളും തന്നെ എങ്കിൽ ഇത് മരിച്ചുപോയ ആത്മാക്കളുടെ പാപമോചനമുണ്ടെന്ന ഒരു കാര്യം നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയില്ല എന്നതുപോലെ തന്നെയാണ്. അതിനെ പിന്താങ്ങുന്നതിനായി ഒരൊറ്റ തിരുവെഴുത്ത് പോലുമില്ല. ഈ വക കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ മക്കബീസിന്റെ പുസ്തകം ശരിയായിരിക്കാൻ ഇടയുണ്ട് എന്ന് മറ്റും നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയില്ല. കൂടാതെ ദാനിയലിന്റെ നാലാമത്തെ പുസ്തകത്തിൽ ഒരു ദൂതനം വന്നിട്ട് അവന്റെ തലയിലെ മുടിച്ചു പിടിച്ച് അവനെ അവിടെ ഇരുത്തി. അങ്ങനെ ഒരു കാര്യമേ വേദപുസ്തകത്തിൽ സംഭവിച്ചിട്ടില്ല. നസ്രാനെ യേശു കുറച്ച് മണ്ണെടുത്തിട്ട് ഒരു പക്ഷി ഉണ്ടാക്കുകയും അതിന് കാലുകളെ പിടിപ്പിക്കുകയും ചെയ്തിട്ട് കുഞ്ഞുകളിൽ പറന്നുപോകുക, ഇതെല്ലാം അസംബന്ധമാണ്. അതിനെ പിന്താങ്ങുന്നതിനായി അവിടെ യാതൊന്നും തന്നെ വേദപുസ്തകത്തിലില്ല. അതുകൊണ്ട് അത് നമ്മെ മഠയന്മാരാക്കിയില്ല. പരിഭാഷകന്മാർ, മതവിശ്വാസങ്ങളും അതുപോലെയുള്ള അസംബന്ധങ്ങൾ പോലും അതിനോടുകൂടി ചേർക്കപ്പെടാതിരിക്കാൻ ദൈവം അത് നോക്കിയിരുന്നു. മക്കാബി സഹോദരന്മാർ നല്ല ആളുകളാകാൻ ഇടയുണ്ട്. അവർ അതായിരുന്നു. അവർ നല്ല ആളുകളല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അത് തിരുവെഴുത്ത് പ്രകാരമായിരുന്നില്ല. ഇത് യേശു ക്രിസ്തുവിന്റെ സമ്പൂർണമായ വെളിപാടാണ്. ഇതിനോട് യാതൊന്നും ചേർക്കാനോ യാതൊന്നും എടുക്കാനോ കഴിയുകയില്ല. അങ്ങനെയായിരിക്കെ നാം ഇത് അവിടെ ചേർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ബാക്കിയുള്ള തിരുവെഴുത്തുകളുമായിട്ട് യോജിക്കുകയില്ല. ഈ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. അതിൽ ഒരൊറ്റ വചനം പോലും മറ്റൊന്നുമായിട്ട് പരസ്പരം വിരുദ്ധമായിരിക്കുന്നില്ല. അങ്ങനെ ഇതാണ് തുടർച്ചയെങ്കിൽ ഈ അവസാന കാലനാഥം പുറപ്പെടുവിക്കലിനും അല്ലെങ്കിൽ ഈ അവസാനത്തെ അടുത്ത് തന്നെ വരാൻ പോകുന്നതായ ഏടി ഇടിമുഴക്കങ്ങൾക്കും മർമ്മങ്ങൾക്കും അവസാനത്തെ മുദ്രകൾക്കും ബാക്കിയുള്ള തിരുവെഴുത്തുമായിട്ട് സ്പർദ്ധതയുള്ളതും അല്ലെങ്കിൽ താരതമ്യപ്പെട്ടതുമായിരിക്കണം. കൂടാതെ ആദ്യത്തേത് ഒരു ഇടിമുഴക്കത്തോടെ തുറക്കപ്പെട്ടുവെങ്കിൽ പുറത്തു വശത്തുള്ള രണ്ടാമത്തേതും അതുപോലെയാകേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ദർശനം തിരുവെഴുത്ത് പ്രകാരമാണെങ്കിൽ പിന്നെ അത് തിരുവെഴുത്തുകളിൽ വ്യാഖ്യാനപ്പെട്ടിരിക്കുകയും അല്ലെങ്കിൽ അതേ തിരുവെഴുത്തിന്റെ തുടർച്ചയുമായിരിക്കണം. ശ്രദ്ധിക്കുക, വെളിപാട് 3, 4, 7 ഇടിയുമാകുന്നു. 7 ഇടികളാകുന്നു. അതിനുശേഷം 3, 4 പിന്നെ ശ്രദ്ധിക്കുക. അതിനുശേഷം എന്താകുന്നു? ആ ബലവാനായ ദൂതനിൽ നിന്നും ഇനി കാലമുണ്ടാകില്ല എന്ന സത്യപ്രതിജ്ഞയായിരുന്നു. ഈ ഇടികൾ അവയുടെ ശബ്ദം കൊണ്ടുവന്നപ്പോൾ ഈ ദൂതൻ, അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ദൂതൻ മേഘമെടുത്തും തലയിൽ ആകാശവില്ലും ധരിച്ചിരുന്നു. അതാരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തന്റെ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടൻകാൽ ഭൂമിമേലും വെച്ച് തന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഏഴിടിനാദം മുഴക്കിയപ്പോൾ ഇനി കാലമുണ്ടാകില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ദൈവത്തിന്റെ മർമ്മങ്ങളുടെ ശുശ്രൂഷ നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ പിന്നെ ആ 7 മർമ്മങ്ങൾ കടന്നു വരുന്നെങ്കിൽ അതിലെന്താണ്? കൂടാതെ നമ്മെ പോലെയുള്ള ഒരു നമ്രതയോടുകൂടിയ ചെറിയ സഭയിൽ സർവശക്തനായവൻ വരികയും തന്റെ ജനങ്ങളുടെ താണനിലയെ പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നു. ഓ, അത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അതിനിടയുണ്ടാകില്ല. എന്നാൽ അതാണെങ്കിൽ പിന്നെ എന്തായിരിക്കും? എങ്കിൽ സമയം മുമ്പോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ? ഗൗരവത്തോടിരുന്നു കൊള്ളുക, നാം വിചാരിക്കുന്നതിലും മുമ്പായിരിക്കാൻ ഇടയുണ്ട്. ഈ നക്ഷത്രങ്ങൾ അവയുടെ സമൂഹത്തിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നു. ആ ദൂതൻ വന്നിട്ട് പറഞ്ഞു, പഴയ നിയമത്തെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് ക്രിസ്തുവിനെ പരിചയപ്പെടുത്താനായി യോഹന്നാനെ അയച്ചതുപോലെ അവന്റെ വരവിന്റെ തൊട്ടു മുമ്പ് മസിഹായെ പരിചയപ്പെടുത്തുന്നതിനായി ഈ അവ്യക്തമായ അവശിഷ്ടങ്ങളെ ഒരു സന്ദേശം കൂട്ടിച്ചേർത്ത് കൊണ്ടുവരും. അത് ഈ അവസാന കാലത്തെ സന്ദേശമാകുന്നു. ശ്രദ്ധിക്കുക, ആ ബലവാനായ ദൂതൻ ഇനി കാലമുണ്ടാക്കിയില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ഞാൻ നിങ്ങളെ അധികനേരം വരുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മിനിറ്റ് നേരം ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക.
this angel
ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ദൂതൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു.
See, the other seven angels,
നോക്കൂ, മറ്റേ ഏഴ് സഭകളിലേക്കുള്ള ഏഴ് ദൂതന്മാർ ഭൂമിയിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ ഈ ദൂതൻ അപ്പോൾ എല്ലാ സന്ദേശവും തീർന്നു കഴിഞ്ഞിരുന്നു. ഏഴാമത്തെ ദൂതൻ മുഴുവൻ കാര്യങ്ങളെയും തീർത്തു കഴിഞ്ഞിരുന്നു. ഈ ദൂതൻ ഭൂമിയിലേക്കല്ല വരുന്നത്. സഭാ കാലഘട്ടങ്ങളിലെ ദൂതന്മാരെ പോലെ ഇത് ഭൂമിയിൽ നിന്നുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. അത് സമാപിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ ദൂതൻ അടുത്ത പ്രഖ്യാപനത്തെ കൊണ്ടുവരുന്നു. ഒരു ദൂതൻ എന്ന് വെച്ചാൽ ഒരു സന്ദേശവാഹകൻ എന്നർത്ഥമാകുന്നു. അവൻ മേഘവും തീത്തൂണും എടുത്ത് തലയിൽ ആകാശവില്ലും ധരിച്ച് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. മഴവില്ല് ഒരു ഉടമ്പടിയാകുന്നു. അത് ക്രിസ്തുവായിരുന്നു. ഒരു കാൽ സമുദ്രത്തിന്മേലും ഒരു കാൽ ഭൂമിമേലും വെച്ചുകൊണ്ട് ഇനി കാലമുണ്ടാകില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. മാന്യരെ, നാം എവിടെ എത്തിയിരിക്കുന്നു? ഇതിനെക്കുറിച്ചെല്ലാം കൂടി എന്താകുന്നു? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. മറ്റുള്ള ദൂതന്മാർ ഭൂമിയിലുള്ള മനുഷ്യരായ സന്ദേശവാഹകന്മാരായിരുന്നു. എന്നാൽ അവരെ ലാവോദിക്യ സഭയുടെ ദൂതനെന്നും എഫെസസിലെ സഭയുടെ ദൂതനെന്നും വിളിച്ചിരുന്നു. അവർ ഭൂമിയിലുള്ള ദൂതന്മാരായിരുന്നു. നോക്കൂ, അവർ മനുഷ്യരും സന്ദേശവാഹകരും സഭയ്ക്ക് വേണ്ടി പ്രവാചകന്മാരും മറ്റുമായിരുന്നു. എന്നാൽ ഇത് ഭൂമിയിൽ നിന്നുമല്ല വന്നിരുന്നത്, അവൻ സ്വർഗത്തിൽ നിന്നുമാണ് ഇറങ്ങി വന്നിരുന്നത്. കാരണം മർമ്മങ്ങളെല്ലാം നിവൃത്തിയായി കഴിഞ്ഞിരുന്നു. അങ്ങനെ മർമ്മങ്ങൾ നിവൃത്തിയാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏഴ് ഇടിനാഥം മുഴക്കുകയും ഇനി കാലമുണ്ടാകില്ലെന്ന് ദൂതൻ പറയുകയും ചെയ്തു. അത് നമ്മെ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നതെന്ന് നമ്മെ അറിയിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമാണെങ്കിൽ
എന്തായിരിക്കും?
അതങ്ങനെയല്ലേ, നാം ഓടുകയും തുള്ളിച്ചാടുകയും ചെയ്യുമോ? എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയും ഈ പഴയ ഊനം വന്ന നികൃഷ്ടമായ ശരീരങ്ങൾ രൂപാന്തരപ്പെടുകയും ചെയ്യാൻ പോവുകയാണോ? ഓ കർത്താവെ, അത് കാണുന്നതിനായി എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമോ? അതത്രയും അടുത്തായിട്ട് ഞാനിത് കാണുമോ? ഇതാണോ ആ തലമുറ? മാന്യരെ, എന്റെ സഹോദരന്മാരെ, ഇതെന്ത് സമയമാകുന്നു? നാം എവിടെയായിരിക്കുന്നു? നമുക്ക് വാച്ചിലേക്ക് നോക്കാം. നാം ഏത് ദിവസമാണ് ജീവിക്കുന്നതെന്ന് കലണ്ടറിലേക്ക് നോക്കിക്കാണാം. ഇസ്രയേൽ ഫലസ്തീനിൽ അവരുടെ വാഗ്ദത്ത ദേശത്തായിരിക്കുന്നു. ആ പതാകയായ ആറ് മൂലകളിലുള്ള ദാവീദിന്റെ നക്ഷത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ്, അതെ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ആ പഴയ കൂടി പറക്കുന്നു. ഇസ്രായേൽ തിരികെ സ്വന്തം ദേശത്തായിരിക്കുന്നു. അത്തിയുടെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ആ തലമുറ നശിച്ചു പോകുകയില്ല. ഇത് കടന്നു പോകുകയില്ല. ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. രാഷ്ട്രങ്ങൾ തകരുന്നു. ഇസ്രായേൽ ഉണർന്നെഴുന്നേൽക്കുന്നു. പ്രവാചകന്മാരാൽ മുൻചെന്ന അടയാളങ്ങളാൽ ജാതികളുടെ ദിനങ്ങളും ഭീതിയുടെ ദിവസവും എണ്ണപ്പെട്ടിരിക്കുന്നു. ഓ ചിതറിപ്പോയവരെ, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരിച്ചു
പോകൂ.
വീണ്ടെടുപ്പിന്റെ നാൾ അടുത്തിരിക്കുന്നു. ഭീതിയാൽ മനുഷ്യന്റെ ഹൃദയം തളരുമ്പോൾ ഈ ദൈവാത്മാവിൽ നിറയപ്പെട്ട് നിങ്ങളുടെ വിളക്കിനെ തിരിവെടിപ്പാക്കി ഉയരെ നോക്കുക. ഇതാ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. കള്ളപ്രവാചകന്മാർ സംസാരിക്കുന്നു. ദൈവസത്യത്തെ അവർ നിരാകരിക്കുന്നു. അതായത് ക്രിസ്തുവായ യേശു നമ്മുടെ ദൈവമാകുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ നാം അപ്പസ്തോലന്മാർ പിന്നിട്ട കാലടികളെ പിന്തുടരും. കാരണം വീണ്ടെടുപ്പിൽ നാൾ അടുത്തിരിക്കുന്നു. ഭീതിയാലും മനുഷ്യന്റെ ഹൃദയം തകരുന്നു. നീ ദൈവാത്മാവിൽ നിറയപ്പെട്ട് നിന്റെ വിളക്കിലെ തിരിവെടിപ്പാക്കി ഉയരെ നോക്കുക. ഇതാ നിന്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും അത് ചിന്തിക്കുന്നതിലും കൂടുതൽ അടുത്തായിരിക്കാനിടയുണ്ട്. ഓ, ഞാൻ അധികം ധാരാളമായി ഒന്നും ചെയ്തിട്ടില്ല. നാം എവിടെയായിരിക്കുന്നു? ഇനി കാലമുണ്ടായിരിക്കില്ല. സമയം കഴിഞ്ഞിരിക്കുന്നു എന്നവൻ പ്രഖ്യാപിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? സഹോദരന്മാരെ, അതിപ്പോൾ ആയിരിക്കാൻ കഴിയുമോ? ഗംഭീരതയോടെ ചിന്തിക്കുക. അതങ്ങനെയാണെങ്കിൽ ഏഴ് ഇടികളാൽ പിരമിഡിന്റെ മൂടി വെക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പിരമിഡിന്റെ സന്ദേശത്തെ ഓർക്കുന്നുണ്ടോ? അത് മൂടിക്കല്ലാകുന്നു. അതെന്താണ് ചെയ്യുന്നത്? നാം നമ്മുടെ വിശ്വാസത്തോടുകൂടി നീതിയും നന്മയും വിശ്വാസവും മറ്റും ചേർക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തിപരമായ ജീവനെ ശിരോവസ്ത്രം ചെയ്തിട്ട് അതിനെ മുദ്രയിടുന്നു. നമുക്ക് ഏഴ് കാര്യങ്ങൾ കിട്ടുന്നതുവരെ നാം അതിനോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ഏഴാമത്തെ സ്നേഹമാകുന്നു, അത് ദൈവമാണ്. അപ്രകാരമാണ് അവൻ വ്യക്തിപരമായ ജീവനെ പൂർണ്ണമാക്കുകയും അവനെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയും ചെയ്യുന്നത്. അതപ്രകാരമാണെങ്കിൽ അവൻ ഏഴ് സഭാ കാലഘട്ടങ്ങളിൽ കൂടി ഏഴ് മർമ്മങ്ങളെ പുറപ്പെടുവിക്കുകയും അവർ അതിനെ തിരികെ കൊണ്ടുവരുന്നതിനായി പോരാടുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ആണിക്കല്ല് വന്ന് സഭയെ ശിരോവസ്ത്രം ചെയ്യുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, ഇതാണോ ഇടികൾ അർത്ഥമാക്കുന്നത്? മാന്യരെ, നാം എത്തിയിരിക്കുന്നത് അതിലാണോ? ജൂണി, ഞാൻ നിന്റെ സ്വപ്നത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, പിരമിഡിന്റെ സന്ദേശം പ്രസംഗിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ജൂനിയർ ഈ സ്വപ്നം കണ്ടിരുന്നു. ഒരു സ്വപ്നത്തെ കുറിച്ച് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. നെബുക്കദ്നേസർ ഒരു സ്വപ്നം കാണുകയും ദാനിയൽ അത് വ്യാഖ്യാനിച്ചിട്ട് അന്യജാതികളുടെ സമയത്തിന്റെ തുടക്കവും അതെപ്പോൾ കഴിയുമെന്നും പറഞ്ഞു. അത് അതേ പ്രകാരം തന്നെ സംഭവിച്ചു. ഒരാംശം പോലും തെറ്റിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ആ എഴുത്തുകൾ പാറമേലായിരുന്നു. ഞാനത് അവർക്ക് വ്യാഖ്യാനിക്കുകയായിരുന്നു. അവർ ആവേശഭരിതരായിരുന്നു. അത് ദൈവത്തിന്റെ മർമ്മങ്ങൾ വർഷങ്ങളോളമായിട്ട് മനസ്സിലാകാതെ കിടന്നതായിരുന്നു. അത് ഇതായിരിക്കാൻ കഴിയുമോ? അതിനുശേഷം ശ്രദ്ധിക്കുക, ഏതോ രഹസ്യമായ രീതിയിൽ ആകാശത്ത് നിന്നും ഞങ്ങളൊരു കൂർത്ത ഉപകരണം എടുക്കുകയും അതതിന്റെ മൂടിയെ തുറക്കുകയും ചെയ്തു. അവിടെ വെളുത്ത കല്ലായിരുന്നു. എന്നാൽ അത് വ്യാഖ്യാനിച്ചിരുന്നില്ല. അവിടെ യാതൊരു എഴുത്തുകളും ഇല്ലായിരുന്നു. ഞാനത് വ്യാഖ്യാനിച്ചിരുന്നില്ല ജൂനിയർ. ഞാനതിലേക്ക് നോക്കുക മാത്രം ചെയ്തു.
And said to the brethren, look on this.
ഇതിലേക്ക് നോക്കുക എന്ന് സഹോദരന്മാരോട് പറയുക മാത്രം ചെയ്തു. അത് ഇന്ന് രാത്രിയിൽ നിവൃത്തിയായിരിക്കുന്നു. അവരത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പടിഞ്ഞാറേക്ക് നീങ്ങിപ്പോയി. എന്തിനു വേണ്ടിയായിരുന്നു? ചിലപ്പോൾ എന്താണ് അതിന് മുകളിൽ എഴുതിയിരുന്നത് എന്നുള്ളതിന്റെ വ്യാഖ്യാനത്തെ മനസ്സിലാക്കുന്നതിനായിരിക്കാം. അടുത്ത ദിവസം രാവിലെ ആ പൊട്ടിത്തെറിക്കൽ എന്നെ നടുക്കിക്കളഞ്ഞിട്ട് ഈ കെട്ടിടത്തിന്റെ ഉയരത്തോളം എന്നെ ആകാശത്തിലേക്ക് ഉയർത്തുകയും ആ ദൂതന്മാരുടെ സമൂഹത്തിലേക്ക്, പിരമിഡിന്റെ രൂപത്തിലായിരുന്ന ആ ഏഴ് ദൂതന്മാരുടെ സമൂഹത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അത് ആ കടന്നു വരുന്നതായ ഇടിനാദങ്ങളാണോ? ഇതായിരിക്കാൻ കഴിയുമോ? ഇതെല്ലാം വ്യാഖ്യാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിനനുസരിച്ച് ഇതെല്ലാം നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ഏഴാമത്തെ ദൂതൻ ഏഴാമത്തെ സന്ദേശം പൂർത്തിയാക്കുകയും അതിനുശേഷം ഏഴ് ഇടിനാദങ്ങൾ തീർന്നിരിക്കും. അഗ്രക്കല്ല് ഉരുട്ടി മാറ്റുന്നത് അവൻ കണ്ടിരുന്നു. ഏഴ് മുദ്രകൾ വെളിപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് വളരെ പേർക്ക് അറിയുക പോലും തന്നെ ചെയ്യില്ല. വെളിപാടിനെ കുറിച്ച് വളരെ പേരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായി ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അവർ അത് വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത് അവിടെ ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഇതായിരിക്കുമോ? ദൈവം നമ്മോട് ദയുള്ളവനായിരിക്കട്ടെ. അതങ്ങനെയാണെങ്കിൽ നാം ഒരു ഗംഭീരതയേറിയ നാഴികയിലാകുന്നു. ഇപ്പോൾ ഒരു മിനിറ്റ് നേരത്തേക്ക് നോക്കുക. നോക്കൂ, ഇത് അപ്രകാരമാണെങ്കിൽ ആ പാറകളിൽ എഴുതിയിരുന്ന മർമ്മങ്ങൾ നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്വപ്നങ്ങളെ കൊടുക്കാൻ കഴിയുന്ന ദൈവികമായ ജനങ്ങളോടുകൂടി ഒരു സഭയിലായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ജൂനിയറിന്റെ സഭയിലേക്കും ഇവിടെയുള്ള സഹോദരൻ നെവിലയുടെ സഭയിലേക്കും പോകുന്ന ഈ സ്ത്രീകളെയും പുരുഷന്മാരെ പരിചയപ്പെടുന്നതിലും, കൂടാതെ ഈ സഭയിലായിരിക്കുന്ന ജനങ്ങളെയും പരിചയപ്പെടുന്നതിൽ ഞാൻ സന്തോഷവാനാകുന്നു. കൂടാതെ അവസാന നാളുകളിൽ അവർ സ്വപ്നം കാണും എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ അതിതാ ഇവിടെയായിരിക്കുന്നു. അതിലേക്ക് നോക്കൂ, അത് വചനവുമായിട്ട് താരതമ്യപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാതെ നിൽക്കുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയും അവിടേക്ക് ഏഴ് ദൂതന്മാർ നിത്യതയിൽ നിന്ന് വരികയും ചെയ്തു. കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതെന്നോട് പറഞ്ഞിരുന്നില്ല. അത് കണ്ടുപിടിക്കുന്നതിനായി ആദ്യം എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. എനിക്കറിയില്ല. അതുപോലെ അല്ല എന്നുമാകാനിടയുണ്ട്. എനിക്കറിയില്ല. അതാണെങ്കിൽ എന്തായിരിക്കും എന്ന് മാത്രം ഞാൻ പറയുന്നു. അത് തിരുവെഴുത്ത് പ്രകാരമാണെങ്കിൽ അത് വളരെ അടുത്തായി തോന്നുന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എങ്കിൽ പിന്നെ നോക്കൂ, ആ അഗ്രക്കല്ല് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നില്ല. നോക്കൂ, പടിഞ്ഞാറോട്ട് പോയിട്ട് തിരികെ വരിക. അതോ ഇതാണോ? അതോ ഇത് ഏഴ് ദൂതന്മാരുടെ ഈ സമൂഹം എന്റെ അടുക്കൽ വന്നതാണോ? പുനരുദ്ധാനത്തിന്റെ നാളിൽ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ കള്ളമല്ല പറഞ്ഞിരുന്നതെന്ന് നിങ്ങൾ കാണും. ദൈവം എന്റെ ന്യായാധിപതിയാകുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നതിന്റെ രണ്ടാമത്തെ മൂർധന്യ അവസ്ഥയാണോ? ഇത് സഭയ്ക്ക് വേണ്ടി വരുന്നതായി എന്തെങ്കിലുമാണോ? എനിക്കറിയില്ല. എനിക്കതിനെക്കുറിച്ച് കുറച്ചൊക്കെ പറയാൻ കഴിയും, എന്നാൽ ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. ആ മഹത്തായ ഇടി അല്ലെങ്കിൽ ആ ഏഴാമത്തെ ദൂതൻ ആ സമൂഹത്തിൽ, അതായത് ആ സമൂഹത്തിലെ ഏഴാമത്തെ ഭാഗത്തുള്ള ദൂതൻ, അവർ ഒരു പിരമിഡിന്റെ രൂപത്തിൽ മൂന്നെണ്ണം ഒരു വശത്തായിട്ടും ഒന്ന് മുകളിലായിട്ടും നിത്യത്തിൽ നിന്നും കടന്നു വന്നതായിരിക്കാൻ കഴിയുമോ? ഇതായിരിക്കാൻ കഴിയുമോ? ഇതാണ് ഈ കല്ലിനെ തിരികെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഇടിനാദങ്ങളുടെ മർമ്മമാണോ? നിങ്ങൾക്കറിയാമോ, ആ പിരമിഡ് ഒരിക്കലും മൂടിയിരുന്നില്ല. ആണിക്കല്ലിന് ഇപ്പോഴും വരേണ്ടതായിട്ടിരിക്കുന്നു. അത് ത്യജിച്ചു കളയപ്പെട്ടിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതായിരിക്കുമോ? അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ വർഷങ്ങൾക്ക് മുമ്പ് അവൻ എന്നോട് പറഞ്ഞിരുന്നതായ മൂന്നാമത്തെ വലിയാണോ ഇത്? ആദ്യത്തെ വലിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനത് വിശദീകരിക്കാൻ ശ്രമിച്ചു, അത് ചെയ്യരുതെന്ന് അവൻ പറഞ്ഞു. രണ്ടാമത്തെ വലിയിലും അതിന് ശ്രമിക്കരുതെന്ന് അവൻ പറഞ്ഞു. എങ്ങനെയായാലും ഞാനത് പുറത്താക്കി. നിങ്ങളത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ട്. അത് ടേപ്പിലും മറ്റുമായിരിക്കുന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, ഇനിയും ഒരു മൂന്നാമത്തെ വലി വരുന്നുണ്ട്, അത് വിശദീകരിക്കാൻ ശ്രമിക്കരുത്. ഇന്ന് രാത്രിയിൽ ഞാൻ എങ്ങനെയാണ് അവനെ സമീപിച്ചതെന്ന് നിങ്ങൾ കണ്ടുവോ? എനിക്കറിയില്ല. എന്നാൽ എന്റെ സഭയോട് എന്തെങ്കിലും പറയുന്നതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായത് തീർച്ചപ്പെടുത്തിക്കൊള്ളുക. ഇപ്പോൾ ഇത് സഭയിലേക്ക് ക്രിസ്തുവിനെയും ഒരു ശക്തിയെയും കൊണ്ടുവരുന്നതിനായി തുറക്കപ്പെടാൻ പോകുന്ന ഒരു മർമ്മമാണോ? നോക്കൂ, നാം മാനസാന്തരത്തിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിലും വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിലും നാം വിശ്വസിക്കുന്നു. ആദ്യത്തെ കാലത്തെ സഭയിലുണ്ടായിരുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ദിവ്യാത്ഭുതങ്ങളും അന്യഭാഷ സംസാരിക്കുന്നതും മറ്റുമായ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. കൂടാതെ തുറന്നു പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിരിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിവിടെ വെച്ച് തന്നെ ഈ ചെറിയ കൂട്ടം ജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ ഇടയിലുള്ള ഈ ചെറിയ ശുശ്രൂഷയിൽ കൂടിയാണ്. ലോകമൊട്ടകുമായി അതിനെപ്പറ്റി പിന്നെ എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിരിക്കുന്നതിൽ കൂടുതൽ അതേ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതേ കാര്യങ്ങൾ, അതായത് മരിച്ചവർ ജീവിക്കപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, യേശു ക്രിസ്തുവിനാൽ അവിടെ ഏകദേശം മൂന്ന് പേർ മാത്രമേ ജീവിക്കപ്പെട്ടിരുന്നുള്ളൂ. നമ്മുടെ പക്കലുള്ള രേഖകളിൽ, ഡോക്ടർമാരുടെ രേഖകളിൽ അത് അഞ്ചാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലും കൂടുതലും നിങ്ങൾ ചെയ്യും. കിംഗ് ജെയിംസിൽ അത് വലിയതുമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ഇതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, അതിലും കൂടുതൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അവൻ ഒരു വ്യക്തിയിലായിരുന്നു, ഇപ്പോൾ അവൻ മുഴുവൻ സഭയിലുമാകുന്നു. ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും കൂടുതൽ നിങ്ങൾ ചെയ്യും. ഇത് മൂന്നാമത്തെ വലിയാണെങ്കിൽ ഒരു മഹത്തായ ശുശ്രൂഷ നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. എനിക്കറിയില്ല, എനിക്ക് പറയാൻ കഴിയില്ല, എനിക്കറിയില്ല. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ വലിയിൽ ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അതിൽ നിൽക്കാം. ആ ദർശനത്തിൽ ആദ്യം പറഞ്ഞു വന്നിരുന്നത് ചെറിയ ദൂതന്മാരെ പക്ഷികളായിരുന്നു. അത് നാം തുടങ്ങിയപ്പോഴായിരുന്നു. ഒരു വ്യക്തിയുടെ കൈയെടുത്ത് അറിയുന്നതിലും അത് മുമ്പോട്ട് വളർന്നു. അവരെന്താണ് എന്നോട് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നീ സത്യസന്ധനായിരുന്നാൽ അവരുടെ ഹൃദയങ്ങളെ, രഹസ്യങ്ങളെ നീ അറിയുന്ന സമയം കടന്നുവരും. അതിവിടെ വെച്ചും രാജ്യത്തിനപ്പുറത്തുമായി പ്രഖ്യാപിക്കപ്പെട്ടത് എത്ര പേർ ഓർക്കുന്നു? അത് സംഭവിച്ചോ? അതേപോലെ തന്നെ സംഭവിച്ചു. അതിനുശേഷം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കും. ആദ്യത്തെ വലി ആ കൊച്ചു കൊച്ചു പക്ഷികളായിരുന്നു. അത് പക്ഷിക്കൂട്ടമായിരുന്നു. അവ സമയത്തെ കണ്ടുമുട്ടുന്നതിനായി, കർത്താവിന്റെ വരവിനെ കണ്ടുമുട്ടുന്നതിനായി പോയി. അത് ആദ്യത്തെ സന്ദേശമായിരുന്നു. രണ്ടാമത്തെ വട്ടം ഹൃദയത്തിലെ രഹസ്യങ്ങളായിരുന്നു. ഒരു വ്യക്തിയുടെ കൈയെടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് അവർക്കെന്തായിരുന്നു എന്നുള്ളത് തന്നെ പറഞ്ഞിരുന്നു. അതിനടുത്ത വട്ടം അത് അവരുടെ പാപങ്ങളെ വെളിപ്പെടുത്തിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോട് പറഞ്ഞു. അത് ശരിയല്ലേ? അതിനുശേഷം ദൈവം പറഞ്ഞിരുന്നതുപോലെ തന്നെ കൃത്യമായിട്ടും അത് സംഭവിച്ചു. നിങ്ങളതിന് സാക്ഷികളാണ്. അതുപോലെ തന്നെ ലോകവും, അതുപോലെ തന്നെ സഭയും. ഞാനൊരു ദൂതനെ കണ്ടു, അത് മരതന്റെ നിറത്തിൽ തീയെരിയുന്നതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ബില്ലി, നീ സുബോധമുള്ളവനാകുക എന്ന് പറഞ്ഞ് ജനങ്ങൾ എന്നെ പരിഹസിച്ചു. മായികമായ ക്യാമറയുടെ ശാസ്ത്രീയ കണ്ണുകൾ അത് പിടിച്ചെടുത്തു. ഞാൻ കള്ളം പറയുകയായിരുന്നില്ല, ഞാൻ സത്യം പറയുകയായിരുന്നു. ദൈവം അത് ന്യായീകരിച്ചു കാണിച്ചു. ഇരുട്ട് നിഴലിട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് മരണമായിരുന്നു. അത് കറുപ്പായിരുന്നു, എന്നാൽ ഇത് വെള്ളയായിരുന്നു. ഒന്ന് ജീവനും മറ്റേത് മരണവുമാകുന്നു. അങ്ങനെ അവിടെ അതാ അത് പടത്തിലായി തൂങ്ങിക്കിടക്കുന്നു. ഈ ക്യാമറയുടെ യന്ത്രപരമായ കണ്ണുകൾ മനഃശാസ്ത്രത്തെ എടുക്കുകയില്ല എന്ന് ജോർജ് ജെ ലേസി പറഞ്ഞതുപോലെയാണ്. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ആദ്യത്തെ ചെറിയ കൂട്ടം കൈകളാകുന്നു. രണ്ടാമത്തേത് അതിലും വലുതായിരുന്നു. വെളുത്ത പ്രാവുകളായിരുന്നു. പരിശുദ്ധാത്മാവ് ഹൃദയത്തിലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുക ആയിരുന്നു. മൂന്നാമത്തെ കൂട്ടം അത് ദൂതന്മാരായിരുന്നു. പക്ഷികളായിരുന്നില്ല, ദൂതന്മാരായിരുന്നു. അത് അവസാന സമയമായിരുന്നു. അതതിന്റെ എല്ലാമായിരുന്നു. ഇതാ സമയമായിരിക്കുമോ സഹോദര? ഇതാണോ ആ സമയം? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഞാൻ നിങ്ങളോട് ചില കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്ക് പിന്നിലേക്ക് പോകാം. ഇത് സത്യമാണെന്ന് സഭയ്ക്കറിയാം. ശാസ്ത്രീയ ലോകം ഇത് സത്യമാണെന്ന് അറിയുന്നു. ആ ശബ്ദം അവിടെ ഉണ്ടായപ്പോൾ അവിടെ നദിക്കരയിൽ നിന്നിരുന്നവരിൽ പല ആളുകളും ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കും. ധാരാളം പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ആദ്യത്തെ വരവിന് മുന്നോടിയായി യോഹന്നാൻ ഒരു സന്ദേശവുമായിട്ട് അയക്കപ്പെട്ടതുപോലെ രണ്ടാമത്തെ വരവിന് മുമ്പായി ഇത് രണ്ടാമത്തെ സന്ദേശമാകുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെ അത് നിവൃത്തിയായി കഴിഞ്ഞെങ്കിൽ പിന്നെ യോഹന്നാൻ എന്ത് ചെയ്യും? ലോകത്തിന്റെ ഭാരത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിതാ, അതവനാകുന്നു എന്ന് യോഹന്നാനാണ് പറഞ്ഞിരുന്നത്. ആ നാഴിക എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നുവോ എന്റെ സഹോദരന്മാരെ? അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞാടിതാ എന്ന് വീണ്ടും അത് പറയുന്ന സമയം ഇതാണോ? അതോ മലാഖി 4 മക്കളുടെ ഹൃദയങ്ങളെ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന സമയമാണോ? അതൊരു വലിയ പൊട്ടിത്തെറിക്കലായിട്ട് അത് മഹത്തായ വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ ബാലിസ്യമായിരിക്കുന്ന സഭയെ ഒരുക്കുകയും മറ്റുമാണോ? ഈ ഭയങ്കരമായ പൊട്ടിത്തെറിക്കലിലെ അവർ കാണുമ്പോൾ അത് അവരുടെ ഹൃദയങ്ങളെ തിരികെ പിതാവിലേക്ക് വേദപുസ്തകം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തിരിക്കുമോ? അതോ അത് ചെയ്തിരിക്കേണ്ടതായ ഈ സന്ദേശം കടന്നുപോയി കഴിഞ്ഞിരിക്കുകയും ആണോ? എനിക്കറിയില്ല. ഇത് സമയത്തിന്റെ അവസാനമാണോ മാന്യരെ, അതോ ഇതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നതിന്റെ അടയാളമാണോ? ഇതെനിക്ക് തിരുവെഴുത്ത് പ്രകാരമായി കാണപ്പെടുന്നു, എനിക്കറിയില്ല. ആ ദൂതന്മാർ അവിടെ ആയിരുന്നു. അവിടെ ഇടിമുഴക്കം പോലെ ഒരു പൊട്ടിത്തെറിക്കലുണ്ടായി. അത് മുഴുവൻ ഭൂമിയും കുലുക്കിക്കളഞ്ഞു. ഞാൻ സത്യമാണ് പറയുന്നതെന്ന് ദൈവത്തിനറിയാം. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് മാത്രം ഓർക്കുക. അതെന്താണെന്ന് എനിക്കറിയില്ല, എന്നാൽ അതിതായിരിക്കുമോ? ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം നിങ്ങളെ തന്നെ ഒരുക്കിക്കൊള്ളുന്നതിനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? അവന്റെ വിശ്വാസികളുടെ സേനയിൽ നമ്മുടെ സ്ഥാനത്തെ എടുത്തുകൊണ്ട് നമ്മെ തന്നെ ഒരുക്കുക, കാരണം ഇത് നാം വിചാരിക്കുന്നതിനേക്കാളും താമസിച്ചിരിക്കാം. നിങ്ങൾക്കെന്നെ അറിയാം. എനിക്കറിയാവുന്നിടത്തോളം ഞാൻ ഒരിക്കലും ഇതുവരെയും നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല. യഹോവയുടെ നാമത്തിൽ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുകയും അത് വന്ന് ഭവിക്കാതെയും ഇരുന്നിട്ടുണ്ടോ എന്ന് ശാമുവേൽ ചോദിച്ചതുപോലെയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതെന്താകുന്നുവെന്ന് എനിക്കറിയില്ല. ഇതെന്താകുന്നുവെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. എനിക്കറിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയാൻ പോവുകയാണ്, ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ കഴിഞ്ഞ ശനിയാഴ്ച തൊട്ട് ഞാൻ ഭയന്നിരിക്കുന്നു. ഇത് അന്ത്യസമയമായിരുന്നേക്കാം. ഇത് മഴവില്ലുകളാൽ ആകാശം നിറഞ്ഞിട്ട് ഇനി കാലമില്ല എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു പ്രഖ്യാപനം നടത്തുന്ന
സമയമായിരിക്കാം.
അതങ്ങനെയാണെങ്കിൽ സ്നേഹിത, നമുക്ക് നമ്മെ തന്നെ നമ്മുടെ ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായി ഒരുക്കാം. വളരെ ധാരാളം ആഹാരം ഇപ്പോൾ ഇവിടെ കിടക്കുന്നു. നമുക്കത് ഉപയോഗിക്കാം. നമുക്കത് ഇപ്പോൾ ഉപയോഗിക്കാൻ
തുടങ്ങാം.
കർത്താവ് യേശുവെ, എന്നോട് കരുണ തോന്നണമേ എന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ദൈവത്തോട് കരയുന്നു. എനിക്കറിയാവുന്നിടത്തോളം നല്ലതായി ജീവിക്കാൻ ഞാൻ ശ്രമിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും എനിക്ക് കഴിയാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ സന്ദേശങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ദൈവം എന്റെ ഹൃദയത്തെ അറിയുന്നു. എന്നാൽ ദൂതന്മാരുടെ ആ സമൂഹം ഭൂമിയിൽ വീശിയടിച്ചപ്പോൾ സ്തംഭിക്കപ്പെട്ടുപോയി. വളരെ നേരത്തേക്ക് എനിക്ക് സ്പർശിച്ചറിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം വളരെ നീണ്ട നേരത്തോളം മുറിയിൽ കൂടി നടക്കാൻ ശ്രമിക്കുകയും എന്റെ നട്ടിന്റെ തൊട്ട് കഴുത്തുവരെ മേലോട്ടും താഴോട്ടും സമ്പൂർണമായി മരവിക്കപ്പെട്ടതുപോലെ അനുഭവപ്പെടുകയും യാതൊരു സ്പർശന അനുഭൂതിയും ഉണ്ടായിരുന്നില്ല. എന്റെ കൈകൊണ്ട് എനിക്ക് സ്പർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകൽ മുഴുവനും ഞാൻ പരിഭ്രമിക്കപ്പെട്ടതുപോലെ ആയിരുന്നു. ഞാൻ മുറിയിൽ പോയിട്ട് അവിടെ ഇരിക്കുക മാത്രം ചെയ്തു. ഞായറാഴ്ച ഞാൻ സംസാരിക്കാനായിട്ട് ഇവിടേക്ക് വന്നു. സംസാരിക്കുന്നതിൽ കൂടി അതിൽ നിന്നും എന്നെ തന്നെ കുറഞ്ഞു മാറ്റാൻ ഞാൻ ശ്രമിച്ചു. തിങ്കളാഴ്ച അത് വീണ്ടും അവിടെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെയായിരിക്കുന്നു. എനിക്കറിയില്ല, എനിക്കറിയില്ല മാന്യരെ. എന്റെ സഹോദരന്മാരെ പോലെ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥതയുള്ളവനായിരിക്കുന്നു. എനിക്കറിയില്ല, ഇതാ സമയമാണോ? മർമ്മങ്ങളെല്ലാം നിവൃത്തിയായി കഴിഞ്ഞോ? ശബ്ദം എല്ലായിടത്തും പുറപ്പെട്ടു കഴിഞ്ഞോ? വാസ്തവമായിട്ടും ആ ഏഴിടികൾ എന്തോ എന്ന് പറയുവാനായിട്ടിരിക്കുകയും അത് ചെറിയ കൂട്ടത്തെ തമ്മിൽ ഒത്തൊരുമിച്ച് മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിനുള്ള വിശ്വാസത്തെ സ്വീകരിച്ചിട്ട് അവൻ വരുമ്പോൾ എടുക്കപ്പെടാനിരിക്കുകയാണോ? ഈ ദൂതന്മാർ അതിവേഗത്തിൽ വന്നതുപോലെ കണ്ടുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെട്ടിട്ട് നിദ്ര പ്രാപിച്ചവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. എന്റെ പ്രാർത്ഥന ഇതാകുന്നു, ദൈവമേ, ഇത് പ്രകാരമാകുന്നുവെങ്കിൽ എനിക്കറിയില്ല കർത്താവെ, ഞാൻ സഭയോട് പറയുക മാത്രം ചെയ്യുകയാകുന്നു. കർത്താവെ, ഇത് അപ്രകാരമാണെങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. കർത്താവെ, ആ മഹത്തായ നാഴികയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ചരിത്രത്തിലുള്ള എല്ലാ സമയവും എല്ലാ പ്രവാചകന്മാരും ജ്ഞാനികളും ആ സമയത്തിനു വേണ്ടി കാത്തിരുന്നു. കർത്താവെ, എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കർത്താവെ, വരരുതേ എന്ന് പറയാൻ ഞാൻ ഭയപ്പെടുന്നു. ലോകം കിടക്കുന്ന ഈ അവസ്ഥയെ ഞാൻ നോക്കിക്കാണുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചെയ്യേണ്ടതിനും കൂടുതലായി യാതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് സ്വയമായി തന്നെ ലജ്ജ തോന്നുന്നു. ഇനിയും ഒരു നാളെ ഉണ്ടെങ്കിൽ കർത്താവെ, എന്റെ ഹൃദയത്തെ നീ അഭിഷേകം ചെയ്യണമേ. മറ്റുള്ളവരെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിനായി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നതിനു വേണ്ടി പിതാവെ, എന്നെ കൂടുതലായി അഭിഷേകം ചെയ്യണമേ. ഞാൻ നിന്റേതാകുന്നു. യെശയ്യാവിന് മന്ദിരത്തിൽ വെച്ച് അന്ന് അനുഭവപ്പെട്ടതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ദൂതന്മാർ ചിറകുകൾ കൊണ്ട് അവരുടെ മുഖം മൂടിയും കാൽമൂടിയും ചിറകുകളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന ആർത്ത് പറയുന്ന അവൻ കേട്ടു. ഓ, എപ്രകാരമായ യൗവനക്കാരായ പ്രവാചകൻ നടുങ്ങിപ്പോയിരുന്നു. അവനൊരു സ്വല്പം പ്രായം വയ്ക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ദർശനങ്ങളെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ തന്നെയും അവൻ അത് കണ്ടപ്പോൾ അയ്യോ, എനിക്ക് കഷ്ടമെന്ന് നിലവിളിച്ച് പറഞ്ഞു. പിതാവെ, കഴിഞ്ഞ രാത്രിയിൽ അല്ല, കഴിഞ്ഞ ദിവസം രാവിലെ ആയിരുന്നു ഞാൻ ആ ദൂതന്മാരെ കണ്ടപ്പോൾ എനിക്കതുപോലെ എന്തോ അനുഭവപ്പെട്ടതുപോലെ ആയിരുന്നു. അയ്യോ, എനിക്ക് കഷ്ടം. ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളോടുകൂടിയ മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളോടുകൂടിയ ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നു. അതുകൊണ്ട് പിതാവെ, എന്നെ ശുദ്ധനാക്കണമേ. ഇതാ ഞാൻ ഇവിടെ ആയിരിക്കുന്നു. കർത്താവെ, എന്തായിരുന്നാൽ തന്നെയും എന്നെ അയക്കണമേ. കഴിഞ്ഞ 30 വർഷങ്ങൾ കൊണ്ട് ഞാനായിരുന്ന ഈ പ്രസംഗ പീഠത്തിൽ ഞാൻ നിൽക്കുന്നു. കർത്താവെ, എന്നെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ ഇവിടെ ആയിരിക്കുന്നു. കർത്താവെ, ഞാൻ തയ്യാറായിരിക്കുന്നു. എന്നാൽ നിന്റെ ദൃഷ്ടിയിൽ ഞാൻ കൃപയെ പ്രാപിക്കാൻ എന്നെ ഇടയാക്കണമേ എന്ന് താഴ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അധ്യക്ഷനാക്കിയിട്ട് അവരെ തീറ്റിപ്പാനായി എനിക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ ആട്ടിൻകൂട്ടത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവന്റെ അപ്പ അവർക്ക് കൊടുക്കുന്നതിനായി എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആ ദർശനത്തിൽ പടിഞ്ഞാറായിട്ടൊരു വലിയ തെരച്ചിലേടുകയും ജീവന്റെ അപ്പം അവിടെ ഒരു പർവ്വതം പോലെയായിരുന്നത് ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന ചെറിയ പുസ്തകത്തിലായിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇതാ അതെല്ലാം കൂടി സംഭവിക്കുകയും നേരെ ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. നീ ഒരുവൻ മാത്രം ദൈവമാകുന്നു, നീ ഒഴികെ അവിടെ വേറെ ആരുമില്ല. കർത്താവെ, ഞങ്ങളെ സ്വീകരിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. എന്റെ എല്ലാ വിശ്വാസത്തിനും എല്ലാ ധർമ്മത്തിനും വേണ്ടി ഞാൻ മാനസാന്തരപ്പെടുന്നു. ദൈവത്തിന്റെ വേദിയിൽ ഞാൻ എന്നെ അപേക്ഷിക്കുന്നു. എന്റെ മുമ്പിലായിരിക്കുന്ന ഈ ചെറിയ സഭയോട് കൂടി ഞാൻ ഇന്ന് രാത്രിയിൽ വരുമ്പോൾ വിശ്വാസത്താൽ ഞങ്ങൾ ഈ കെട്ടിടത്തിൽ നിന്നും മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിൽ ഞങ്ങൾ ഒത്തൊരുമിച്ച് സ്വർഗീയ സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റുമായിരിക്കുന്നത് പോലെ നീങ്ങുന്നു. നിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിൽ കൂടെയും നീ ചെയ്യുന്നതായ കാര്യങ്ങളെ ഞങ്ങൾ കാണുന്നതിൽ കൂടെയും ഞങ്ങളുടെ ഹൃദയങ്ങൾ പലവട്ടം ഹൃദ്യമായതായിരിക്കുന്നു. എന്നാൽ കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞാൻ ആകെ എല്ലാം കൂടി ക്ഷീണിച്ചിരിക്കുന്നു. എനിക്കയ്യോ കഷ്ടം. ദൈവത്തിന്റെ ദൂതന്മാർ കോവണിയിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് യാക്കോബ് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല എന്നവൻ പറഞ്ഞു. അങ്ങനെ ബേഥേൽ അവിടെ സ്ഥാപിക്കപ്പെട്ടു. ദൈവമേ, ജനങ്ങളത് മനസ്സിലാക്കുന്നില്ല, ഇതത്രമാത്രം ആനന്ദമേറിയതാണെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ കർത്താവെ, ബലവാനും ശക്തനും സ്വർഗീയമായ അവന്റെ സന്നിധിയിൽ ഒരു മനുഷ്യന് വരുന്നത് എത്ര ക്ഷീണവും ഭയങ്കരവുമായ കാര്യമാകുന്നു. അവരെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിനായിട്ട് നീ എന്നെ അയച്ചിരിക്കുന്ന എന്റെ ഈ ചെറിയ സഭയോട് ക്ഷമിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ. എനിക്കറിയാവുന്നിടത്തോളം നല്ലതായിട്ട് ദർശനങ്ങളും സ്വപ്നങ്ങളും എന്താണോ പറഞ്ഞിരുന്നത് അതിനനുസരിച്ച് ഞാൻ ചെയ്തിരിക്കുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി എങ്ങനെയാണെന്ന് എനിക്കറിയാവുന്നിടത്തോളം ഞാൻ എല്ലാ ആഹാരവും വെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതെന്ത് തന്നെയായാലും കർത്താവെ, ഞങ്ങൾ നിന്റേതാകുന്നു. കർത്താവെ, ഞങ്ങൾ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളോട് ദയ തോന്നണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഭൂമിയിലായിരിക്കുന്നിടത്തോളം ഞങ്ങൾ നിന്റെ സാക്ഷികളായിരിക്കട്ടെ. അങ്ങനെ ഈ ജീവിതം കഴിയുമ്പോൾ ഞങ്ങളെ അങ്ങയുടെ രാജ്യത്തേക്ക് സ്വീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ആമേൻ. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കിക്കൊള്ളുക. എല്ലാ കാര്യങ്ങളെയും എല്ലാ ഭാരങ്ങളെയും വിട്ടുകൊണ്ട് നിങ്ങളുടെ വഴിയിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊള്ളുക. യാതൊന്നും നിങ്ങളെ ശല്യപ്പെടുത്താൻ ഇടയാക്കരുത്. ഭയപ്പെടരുത്, അതിനെക്കുറിച്ച് ഭയപ്പെടാനായി യാതൊന്നുമില്ല. യേശു വരുന്നുവെങ്കിൽ ലോകം മുഴുവൻ ഞരങ്ങുകയും കരങ്ങുകയും ചെയ്യുന്നത് ആ നിമിഷത്തിന് വേണ്ടിയായിരുന്നു. അതെന്തെങ്കിലും പുതിയതായി പൊട്ടിപ്പടർന്നു വരുന്നതാണെങ്കിൽ, ഒരു പുതിയ ദാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് അത്ഭുതകരമായിരിക്കും. അടുത്ത വരുന്ന സമയം ഏഴ് ഇടിമുഴക്കത്തിന്റെ വെളിപാട് സഭ എങ്ങനെയാണ് പോകേണ്ടതെന്ന് വെളിപ്പെടുന്നതാണെങ്കിൽ എനിക്കറിയില്ല. ഞാൻ എന്താണോ കണ്ടത് അത് പറഞ്ഞു എന്ന് മാത്രം. ഓ ദൈവമേ, എന്തൊരു സമയമാണിത്. ഇത് ഗംഭീരവും ഭക്തി പുരസ്സരവുമായ വിചാരങ്ങളാകുന്നു. അല്ല, അതെനിക്ക് പോകേണ്ട സമയമാണെങ്കിൽ കർത്താവെ, ഞാൻ നിന്റേതാകുന്നു, ഞാൻ നിന്റേതാകുന്നു. നിന്റെ ജോലി തീർന്നു കഴിയുമ്പോൾ കർത്താവ് യേശുവെ വരണമേ. അതെന്ത് തന്നെ ആയിരുന്നാലും അല്ലെങ്കിൽ അതേത് സമയമായിരുന്നാലും ഞാൻ നിന്റേതാകുന്നു. ഞാൻ വിട പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് വളർത്താൻ ഒരു കുടുംബമുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ ഒരു സുവിശേഷമുണ്ട്. എന്നാൽ അത് അവന്റെ ഇഷ്ടപ്രകാരമാണ്, എന്റെ ഇഷ്ടമല്ല. അത് അവന്റെ ഇഷ്ടമാണ്, എനിക്കറിയില്ല. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുക മാത്രം ചെയ്യുന്നു. അതെന്താണെന്ന് ദൈവം അത് കൊണ്ടുവന്ന് കാണിക്കും. എന്നാൽ ഞാൻ എന്താണ് കണ്ടതെന്നും എന്താണ് സംഭവിച്ചതെന്നും നിങ്ങളോട് പറയുന്നു. എന്താണ് അത് അർത്ഥമാക്കിയെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇത് അവസാനമായിരിക്കാൻ കഴിയുമോ മാന്യരെ? ആ സ്വപ്നങ്ങൾ കണ്ടിരുന്നതായ ആറ് പേർ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. അതേഴു പേരായിരിക്കുന്നില്ല എന്നുള്ളത് വിചിത്രമായിരിക്കുന്നില്ലേ? ആറെണ്ണം നേരെ മുകളിലേക്കും അതിനുശേഷം പെട്ടെന്നൊരു ദർശനവും വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? ആ ജനങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. സഹോദരൻ ജാക്സൺ അവരിലൊന്നും, സഹോദരൻ പാർണൽ വേറൊരാളുമാകുന്നു, സഹോദരി കൊളിൻസ് വേറൊരാളും, സഹോദരി സ്റ്റെഫിയും വേറൊരാളാകുന്നു, സഹോദരൻ റോബർട്ട്സൺ വേറൊരാളാകുന്നു, കൂടാതെ സഹോദരൻ ബീലറുമാകുന്നു. കൂടാതെ അതിനെ സംബന്ധിച്ചുള്ളതായി ഒരെണ്ണം കൂടി ഇല്ലായിരുന്നു എന്ന് സ്വർഗീയ പിതാവിന് അറിയാം. അതിന്റെ അവസാനത്തേത്, അതായത് സഹോദരി സ്റ്റെഫിയുടേതിനു ശേഷം ഉടനെ തന്നെ ഏഴാമത്തേതായിട്ട് ഒരു ദർശനം തുറക്കപ്പെട്ടു. ഞാൻ എന്തുകൊണ്ടാണ് വിട്ടുപോകുന്നതെന്ന് നിങ്ങൾ കാണുന്നുവോ? എനിക്ക് എന്തുകൊണ്ടാണ് പോകേണ്ടതായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ? ഞാനത് ചെയ്തിരിക്കണം. സ്നേഹിതരെ, നിങ്ങൾ എന്നെ നോക്കരുത്, ഞാൻ നിങ്ങളുടെ സഹോദരനാകുന്നു. യാതൊന്നിലേക്കും യാതൊരു ശ്രദ്ധയും കാണിക്കരുത്, കാരണം ഞാൻ വെറും മർത്യനാകുന്നു. മറ്റെല്ലാവരെയും പോലെ എനിക്ക് മരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കരുത്. എന്നാൽ ഞാൻ എന്താണ് പറയുന്നത് അത് ശ്രദ്ധിക്കുക. ഞാൻ എന്താണ് പറയുന്നത് അത് സന്ദേശമാകുന്നു. സന്ദേശവാഹകനെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത്, സന്ദേശത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കണ്ണുകളെ സന്ദേശവാഹകനിലേക്കല്ല എന്നാൽ സന്ദേശത്തിലേക്ക് വെച്ചുകൊള്ളുക. അതെന്താണോ പറയുന്നത് ആ കാര്യത്തിലേക്കാണ് നോക്കേണ്ടത്. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഞാൻ വന്നിട്ട് ഈ കാര്യങ്ങളെ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ യാതൊന്നും നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നില്ല. ഇപ്പോൾ എനിക്കറിയാവുന്നിടത്തോളം നിങ്ങളോട് പറയട്ടെ, എനിക്കറിയാവുന്നിടത്തോളം അടുത്ത രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസത്തിന് ശേഷം, അതായത് ബുധനാഴ്ച രാവിലെ, ഞാൻ ട്യൂസണിലേക്ക് പോകുന്നതാണ്. ഞാൻ പ്രസംഗിക്കുന്നതിന് വേണ്ടി ട്യൂസണിലേക്ക് പോകുന്നില്ല. ഞാൻ പ്രസംഗിക്കുന്നതിനല്ല ട്യൂസണിലേക്ക് പോകുന്നത്. ഞാൻ ട്യൂസണിലേക്ക് പോകുന്നത് എന്റെ കുടുംബത്തെ സ്കൂളിലാക്കുന്നതും പിന്നെ ഒരു നാടോടിയാകുന്നതിനുമാണ്. ഞാൻ ഫീനിക്സിലേക്ക് ആ ചെറിയ യോഗങ്ങൾ എടുക്കുന്നതിനായി പോകുന്നതാണ്. അതൊരു പക്ഷേ ചെറിയ ചെറിയ സന്ദേശങ്ങളായിരിക്കും. അതിനുശേഷം ഒരു രാത്രിയിൽ ഒരു കൺവെൻഷൻ യോഗത്തിൽ ഞാൻ പ്രസംഗിക്കുന്നതിനായി അവർ ആഗ്രഹിക്കുന്നു. അവർ അതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞിരുന്നില്ല. ഞാൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് അവർ പറയുക മാത്രം ചെയ്തു. നോക്കൂ, അതെനിക്ക് വളരെ നല്ലതായി തോന്നുന്നില്ല. സഹോദരൻ ഷക്കേരിനോട് എനിക്ക് യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നു എന്നൊരു വാക്കുണ്ട്. അതെ, അതിനെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കത് അദ്ദേഹത്തോട് പറയാനായി ഒരു വചനമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ തന്നെ ചുമതലയാണ്. അവസാനത്തെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അതൊരു സ്ഥാപിത സംഘടനയായിരിക്കാൻ കരുതപ്പെട്ടിരുന്നില്ല. എന്നാൽ അവർ അവരുടെ മതവിശ്വാസത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു സ്ഥാപിത സഭാ സംഘടനയാണെങ്കിൽ പിന്നെ ഞാൻ വിട്ടുമാറിക്കളയും. അങ്ങനെയുള്ളതിൽ നിന്നും ഞാൻ പുറത്താകുന്നു. ഇപ്പോൾ സഹോദരൻ ആർഗൻ റൈറ്റും കൂടാതെ ഏഴ് രാഷ്ട്രപതിമാരുടെ കീഴിൽ വാഷിംഗ്ടണിൽ ഒരു രാജ്യപ്രതിനിധിയായ സഹോദരൻ റോൾ ആഫ്രിക്കയിൽ ഉണ്ടാകുമെന്ന് ഞാൻ സങ്കല്പിക്കപ്പെടുന്നു. സഹോദരൻ റോളും ഞാനും സഹോദരൻ ആർഗൻ റൈറ്റും ആഫ്രിക്കയിലേക്ക് പോകുന്നതാണ്. സഹോദരൻ ബോസിനോടൊപ്പം കുറച്ച് യോഗങ്ങൾക്ക് വേണ്ടി സൌത്ത് ആഫ്രിക്കയിലെ ടാൻജനിക്കയിൽ പോകുന്നതാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ കർത്താവ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നിന്നും ഒരുപക്ഷെങ്കിൽ ഓസ്ട്രേലിയയിൽ കൂടി ഞാൻ തിരികെ വരുന്നതാണ്. എന്നാൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തിരികെ ഇവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ അവിടെ നിന്നും തിരികെ വന്നതിന് ശേഷം ദൈവം മറ്റേതെങ്കിലും രീതിയിൽ എന്നോട് സംസാരിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തെയും കൊണ്ട് അലാസ്കയിലെ ആങ്കോറേജിലേക്ക് പോകുന്നതാണ്. ഇത് തെക്ക് പടിഞ്ഞാറാകുന്നു, അത് വടക്ക് പടിഞ്ഞാറായിരിക്കും. ഇവിടെ ട്യൂസണിൽ അത്രമാത്രം ചൂടായിട്ട് അത് നിങ്ങളുടെ തൊലിയെ പൊള്ളിക്കുമ്പോൾ അവർ ആ ചൂട് സമയത്ത് അവിടെ താമസിക്കാനിടയാകട്ടെ. അവർക്കത് സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അത്രമാത്രം ഗൃഹാതുരത്വത്തിലും അതുപോലെ അവർക്ക് മനസ്സുമടുക്കലുമായിരിക്കും. ഞങ്ങൾ സ്ഥലം വിറ്റുകളയുന്നില്ല, അത് അവിടെ തന്നെ വീട്ടു സാധനങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ചൂട് സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ അലാസ്ക വിട്ടിട്ട് പടിഞ്ഞാറ് കേന്ദ്രമായ ഡെൻവറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. തെക്ക് പടിഞ്ഞാറേക്കും വടക്ക് പടിഞ്ഞാറേക്കും പടിഞ്ഞാറ് കേന്ദ്രത്തിലേക്കും ഓ കർത്താവെ, നീ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. ഇതിനിടയ്ക്ക് എനിക്കറിയാവുന്നിടത്തോളം പ്രസംഗിക്കപ്പെട്ടിരിക്കേണ്ടതായ എല്ലാ സന്ദേശങ്ങളും എല്ലാം ഈ ടാബർനക്കളിൽ വെച്ച് തന്നെ പ്രസംഗിച്ചിരിക്കും. ടേപ്പുകൾ ഉണ്ടാക്കുന്നതും ഇവിടെ തന്നെയായിരിക്കും. കേന്ദ്രസ്ഥാനവും ഇവിടെ തന്നെയായിരിക്കും. എന്റെ കുടുംബത്തോടൊപ്പം പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം എന്താണ് എന്നെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതുവരെ ഞാനിത് തേടാൻ പോവുകയാണ്. ഈ വർഷം അത് ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷം വെള്ളവും ആഹാരവും എടുക്കാതെ ഞാൻ മരുഭൂമിയിലേക്ക് പോയിട്ട് അവൻ എന്നെ വിളിക്കുന്നതുവരെ അവിടെ കാത്തിരിക്കാൻ പോവുകയാണ്. എനിക്കിതുപോലെ പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് വ്യസനത്തിലാകേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് എത്തേണ്ടിയിരിക്കുന്നു. അവന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാതെ നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിയും? ആ ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് നീ ചെയ്തതെന്ന കാരണത്താൽ ഞാനത് അറിയാൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വിളി വരുന്നതുവരെ മിഷനറിയെ പോലെയും സുവിശേഷകനെ പോലെയും ചുറ്റിത്തിരിയുന്നു. നാം മൂലക്കല്ലിടുമ്പോൾ ഉണ്ടായ ആദ്യത്തെ ആ കാര്യം ഓർക്കുന്നുണ്ടോ? സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക എന്നവൻ പറഞ്ഞു. നീ ഒരു സുവിശേഷകനായിരിക്കുന്നു എന്ന് പറഞ്ഞില്ല, എന്നാൽ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക എന്നാണ്. ഒരുപക്ഷെ ഈ പ്രവൃത്തിക്ക് മറ്റൊരു മാറ്റം വന്നിരിക്കുന്നതിനുള്ള സമയമായിരിക്കാം. എന്തെങ്കിലും വ്യത്യസ്തമായതുമാകാം, എനിക്കറിയില്ല. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി വാസ്തവത്തിൽ തീർച്ചയായിരിക്കുക. കർത്താവിനെ സ്നേഹിക്കുന്നവർ, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഓ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ, എന്നെ കാത്തിരിക്കാൻ പഠിപ്പിക്കണമേ. ഞാൻ അവനെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. ഇപ്പോൾ നാളെ രാത്രിയിൽ ഞാനത് ധാരാളമായി വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയല്ലേ? എത്രയും വ്യക്തമാക്കാൻ എനിക്കറിയാമോ അത് മാത്രമാണ് എനിക്കറിയാവുന്നത്. എന്താണ് പറയേണ്ടിയെന്ന് അത് മാത്രമാണ് എനിക്കറിയാവുന്നത്. അതെന്തിനെങ്കിലും വേണ്ടി എനിക്ക് വെളിപ്പെടുകയാണെങ്കിൽ ഞാൻ എളുപ്പം തന്നെ നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങളതറിയാൻ താല്പര്യമുള്ളവരാണെന്ന് എനിക്കറിയാം. ഞാനും അറിയാൻ താല്പര്യമുള്ളവനാകുന്നു. അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞാൻ പോകുന്നു എന്ന ഒരു കാര്യം മാത്രമാണ് എനിക്കറിയാവുന്നത്. ഞാൻ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അവൻ എനിക്ക് പറഞ്ഞു തരും. എന്നാൽ എനിക്ക് ചെയ്യേണ്ടതായ ഭാഗം ഇപ്പോൾ ഞാൻ പോവുക മാത്രമെന്നാണ്. ഞാൻ എവിടെയെങ്കിലും ആയിരിക്കുന്നത് വരെ ചിലപ്പോൾ രണ്ടാഴ്ച ഞാൻ അവിടെ ഉണ്ടായിരിക്കാൻ ഇടയില്ല. ചിലപ്പോൾ തിരികെ ഇവിടെ ആയിരിക്കാൻ ഇടയുണ്ട്. അത് ശരിയാണ്, എനിക്കറിയില്ല. എന്നാൽ ആ ദർശനത്തിൽ എന്റെ ഭാര്യയും മക്കളും അതിലുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഞാനൊരു മൂടപ്പെട്ട വണ്ടിയിലായിരുന്നു എന്നതായിരുന്നു. ഞാൻ അവിടേക്ക് നടന്ന് കയറിയ ഉടനെ തന്നെ ഞാൻ എന്റെ ജോലി ചെയ്യുന്ന വണ്ടിയിലായി തീർന്നു. അപ്രകാരമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തിച്ചേരാൻ പോകുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെയും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അറിയാതെ ഞങ്ങൾ പോകാൻ പോകുന്നത് വെറുതെ പോകുന്നുവെന്ന് മാത്രം. ദൈവം ഞങ്ങളോട് വിചിത്രമാണ്. കാരണം അവന്റെ വഴികൾ എത്ര അഗോചരമാകുന്നു, അവൻ അനുസരണം ആഗ്രഹിക്കുന്നു. എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? അത് ചോദിക്കുന്നത് നിങ്ങളുടെ ആരുടെ ഉദ്യോഗമല്ല. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞാൻ എന്ത് ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നു? അതുമായിട്ട് നിനക്ക് യാതൊന്നും ചെയ്യാനില്ല. എന്നെ പിന്തുടരുക. ഹാ, അതെ, പിന്തുടർന്നുകൊണ്ടിരിക്കുക. എവിടെയാണ് ഞാൻ ചെന്നെത്തുന്നത്? അത് നിനക്കെന്ത് കാര്യം? എന്നെ പിന്തുടരുക. അതുകൊണ്ടിതാ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പോകുന്നു. അതെ, അവൻ എന്റെ ജീവനാകുന്നു. എനിക്കുള്ളതെല്ലാം ഞാൻ അവന് വേണ്ടി ജീവിച്ചു. മാന്യരെ, ഇതാണോ ആ സമയം? ഉം നാം വീണ്ടും ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലുള്ള ആരുടെയെങ്കിലും കൈ പിടിച്ചുകൊണ്ട് കൊടുക്കുക. സഹോദര സഹോദരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുക.
And purge just my suffering on Calvary's tree. For I
ഇപ്പോൾ നമ്മുടെ കൈകളെ അവങ്കിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് എന്റെ പൂർണ്ണ ഹൃദയത്തോടെ